നമ്മുടെ ബൈബിൾസ്റ്റഡിയുടെ ഒരു ഫുൾ ക്ലാസിന്റെ അവസാന ദിനമാണത്. ഒരിക്കൽ അമേരിക്കയിലുള്ള ഒരു വനിത ഒരു മിഷണറി ഡോക്ടർ ആകാൻ ആഗ്രഹിച്ചു. അവർ ഡോക്ടറാണ് അവൾ, അതുകൊണ്ട് ആഫ്രിക്കയിലേക്ക് ഒരു മിഷണറിയായി പോകാൻ അവൾ ആഗ്രഹിച്ചു. അങ്ങനെ അവൾ സമർപ്പിച്ചു. അവൾ പോകുന്നതിന് മുമ്പ് തന്നെ അവൾ ബന്ധപ്പെട്ടിരുന്ന മിഷൻ സൊസൈറ്റിയിലെ പല മിഷണറീസും ആ രാജ്യത്ത് സുവിശേഷകരുടെ ബന്ധത്തിൽ അവരുടെ മെഡിക്കൽ രംഗത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൾക്ക് വലിയ ആവേശമായി. ഏതായാലും ദൈവം തന്ന പഠനമൊക്കെ മിഷണറി രംഗത്ത് ഉപയോഗിക്കാൻ വേണ്ടി അവൾ ആഗ്രഹിച്ചു. അങ്ങനെ അവൾ ആഗ്രഹിക്കുമ്പോൾ തന്നെ അവളുടെ ഹൃദയത്തിൽ ഒത്തിരി സ്വപ്നങ്ങളുണ്ട്. അവൾ വിചാരിച്ചു, ഞാൻ അവിടേക്ക് ചെന്ന് കപ്പലിൽ ഇറങ്ങുമ്പോൾ ഒരു വലിയ വണ്ടിയിൽ കുറെ ആൾക്കാർ വന്നു എന്നെ സ്വീകരിക്കും. അങ്ങനെ സ്വീകരിച്ചേ പോകും, എനിക്ക് നല്ലൊരു വീടുണ്ടാകും താമസിക്കാൻ. മിസ്റ്റർ ഡോക്ടർ എന്ന രീതിയിൽ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ഒരു നല്ല ഹോസ്പിറ്റൽ ഉണ്ടാകും, പിന്നെ രോഗികളെ കാണാം, ചികിത്സിക്കാം, ദൈവത്തിന് വചനം പങ്കിടാം. അങ്ങനെ ഒത്തിരി ഒത്തിരി ആഗ്രഹങ്ങളുമായി അവള് ബോട്ട് ചട്ടിയിൽ അവള് ഇറങ്ങി, തുറമുഖത്തിറങ്ങി. തുറമുഖത്തിറങ്ങിയപ്പോൾ അധികം ആൾക്കാരൊന്നും ഇല്ല, വലിയ വണ്ടിയൊന്നും കണ്ടില്ല, ഒരു കുതിരവണ്ടിയാണ് ഒക്കെ കിട്ടിയത്. അപ്പൊ തന്നെ മനസ്സിൽ ചെറിയ ഡിമ്മടിക്കാൻ തുടങ്ങി. ഏതായാലും സാരമില്ല, കുതിരവണ്ടിയിൽ കയറി അവള് അവളെ കൊണ്ടുപോയ മിഷണറി സങ്കേതത്തിലേക്ക് അവൾ പോയി. അവൾ വിചാരിച്ചു നല്ലൊരു വീട് കാണും, ചെന്നപ്പോൾ ഉള്ളതിൽ കൊച്ചു വീടാണ് അവൾക്ക് കിട്ടിയത്. അപ്പോൾ തന്നെ വീണ്ടും മനസ്സ് അല്പം കൂടി ഇടിയാൻ തുടങ്ങി. അവൾ വിചാരിച്ച് സാരമില്ല, രണ്ടു ദിവസം വിശ്രമത്തിന് ശേഷം അവന്റെ പ്രധാന ആള് പറഞ്ഞു നമുക്ക് ഇനിയും നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ പോകണം. വലിയ ആവേശമായി, ഹോസ്പിറ്റലില് താമസിക്കാനൊക്കെ ഇടം ചെറുതാണെങ്കിലും ഒരു ഹോസ്പിറ്റലൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് പ്രതീക്ഷിച്ചു. പക്ഷെങ്കിൽ അങ്ങനെ ഹോസ്പിറ്റൽ ഇല്ലായിരുന്നു, ഓരോ കൊച്ചു കൊച്ചു കുടിലുകളിൽ ചെന്നിട്ട് രോഗികളെ കണ്ട് ശുശ്രൂഷിക്കേണ്ടിയിരുന്നു. അപ്പൊ അവർക്ക് ഭയങ്കര നിരാശയായി. ദൈവമേ, മിഷണറി ഡോക്ടറാൻ ആഗ്രഹിച്ചെങ്കിൽ പോലും ആഗ്രഹിച്ച രീതിയിലൊന്നും കാര്യങ്ങൾ നടക്കുന്നില്ലല്ലോ എന്നുള്ള വലിയ ഭാരം അവളുടെ ഹൃദയത്തിലുണ്ടായി. അവൾ വലിയ ദുഃഖമായി. ഓരോ കുടിലുകളിൽ കുരിഞ്ഞു കയറി വളരെ വളരെ കഷ്ടത്തിൽ കിടക്കുന്ന ആൾക്കാർ ചികിത്സിക്കുന്ന ഒരു ശുശ്രൂഷയായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. നല്ല താമസമില്ല, നല്ല വാഹനമില്ല, നല്ല ബന്ധങ്ങളില്ല, നല്ല ഹോസ്പിറ്റലില്ല. അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രതീക്ഷകൾ തകിടം മറിഞ്ഞു, നിരാശയായി. ഒരു മാസത്തിനുള്ളിൽ തന്നെ അവള് വളരെ കരഞ്ഞ് അവളുടെ കൊച്ചുമുറിയിൽ കൊച്ചു ഒരു മെഴുകുതിരി വെട്ടത്തിൽ അവൾ ഇരുന്നുകൊണ്ട് കരയുകയും അവൾ റിസൈൻ ലെറ്റർ എഴുതുകയും ചെയ്യുകയാണ്. തിരിച്ചെനിക്ക് അമേരിക്ക പോകണം, ഇതൊന്നുമല്ല ഞാൻ പ്രതീക്ഷിച്ചത്, ഇതിനേക്കാൾ പ്രതീക്ഷിച്ചിരുന്നു എന്ന ചിന്തയിൽ അവൾ റിസൈൻ ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുക. അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക സംഭവം ഉണ്ടായി. ദൈവാത്മാവ് അവളുടെ ഹൃദയത്തിൽ ഇടപെട്ടു. ദൈവത്തിൽ ഇടപെട്ടിട്ട് അവളെ ദൈവാത്മാവ് ആ കത്തി തീരുന്ന മെഴുകുതിരിയിലേക്ക് അവിടെ ശ്രദ്ധ കൊണ്ടുപോയി. നോക്കിപ്പോൾ മേഡ് ഇൻ USA എന്ന മെഴുകുതിരിയിലിരിക്കുകയാണ്. പെട്ടെന്ന് ദൈവാത്മാവ് അവൾ സംസാരിച്ചു, നിനക്ക് വെളിച്ചം തരുന്ന ഈ ഇരുളുള്ള മുറിയിൽ വെളിച്ചം തരുന്ന ഈ മെഴുകുതിരിയും നിന്റെ രാജ്യത്തുണ്ടാക്കിയതാണ്. അത് കത്തിത്തീരുന്നത് കൊണ്ടാണ് നിനക്ക് വെളിച്ചം കിട്ടുന്നത്. അതുകൊണ്ട് ഈ ഇരുളഞ്ഞ ഭൂഖണ്ഡത്തിൽ നീ കത്തിത്തീർന്നെങ്കിലേ ഈ ജനത്തിന് വെളിച്ചം കിട്ടൂ. ഈ സന്ദേശം അവരുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് കൊടുത്തപ്പോൾ അവ വളരെ വളരെ ആ സന്ദേശം അവൾ ഏറ്റെടുത്തു. വീണ്ടും പൊട്ടിക്കരയാൻ തുടങ്ങി, കർത്താവേ എന്റെ അറിവില്ലായ്മയെ ഞാൻ പലതും ആഗ്രഹിച്ചു, പക്ഷെങ്കിൽ ഈ മെഴുകുതിരി എന്റെ രാജ്യത്തുണ്ടാകിയ മേഡ് ഇൻ USA എന്ന ഈ മെഴുകുതിരി കത്തിത്തീരുമ്പോൾ എനിക്ക് പ്രകാശം ലഭിക്കുന്നത് പോലെ അമേരിക്കക്കാരിയായ ഞാൻ ഈ രാജ്യത്തിൽ കർത്താവിനോട് കത്തിത്തീരുന്നെങ്കിൽ മാത്രമേ ഈ രാജ്യം വെളിച്ചം കാണുകയുള്ളൂ. അവൾ കരഞ്ഞുകൊണ്ട് കർത്താവ് ക്ഷമാപണം നടത്തിയിട്ട് ആ റിസൾട്ട് ലെറ്റർ വലിച്ചു കയറി കളഞ്ഞു. അവളെ സുസ്ഥിരമായ മിഷണറി പ്രവർത്തനം ചെയ്ത ഒരു ചരിത്രം ഞാൻ എവിടെയോ വായിച്ചു തന്നെ മനസ്സിലേക്ക് വരുന്നു. ഇന്ന് ആ പകൽ ഞാൻ ദൈവസന്നിധിയിൽ ഓർപ്പിക്കട്ടെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം തരുന്ന ദർശനങ്ങൾ അതിന്റെയൊക്കെ പൂർത്തീകരണത്തിന് വേണ്ടി. ഒരുപക്ഷെ നമ്മൾ ഇറങ്ങുമ്പോൾ ക്രിസ്ത്യൻ ജീവിതത്തിലാണെങ്കിലും ഒത്തിരി ഒത്തിരി ആഗ്രഹങ്ങളുമായി നമ്മൾ നിൽക്കുന്നത്, എല്ലാവരും ഒത്തിരി ഒത്തിരി ആഗ്രഹങ്ങളുമായി നിൽക്കുന്നത്. ചിലതൊക്കെ നഷ്ടപ്പെടുമ്പോൾ, ചിലതൊന്നും സാധ്യമായി തീരില്ല എന്ന് തോന്നുമ്പോൾ നമ്മളൊക്കെ പലപ്പോഴും നിരാശരായി തീരാറുണ്ട്. എന്നാൽ ഈ സ്ത്രീയെ പോലെ നിരാശപ്പെട്ട പിന്മാറുവാനല്ല, അവൾ ദൈവത്തിന്റെ വചനത്തിന്റെ സത്യം പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ഒരു വലിയ സന്ദേശം ഏറ്റെടുത്തപ്പോൾ അവൾ ആ രാജ്യം വിട്ടുപോകാതെ ക്ഷമാമണത്തോടുകൂടി ആ രാജ്യത്ത് ആ മെഴുകുതിരിയുടെ സന്ദേശത്തിലൂടെ ആ രാജ്യത്തിന് വെളിച്ചമായി അവർ തീർന്നതുപോലെ ദൈവം നമ്മെ ആക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിന് വെളിച്ചമായി തീരാൻ സ്തോത്രം. അതിന്റെ വലിപ്പമോ അതിലുള്ള ലാഭമോ അല്ല, അതിനപ്പുറത്ത് ദൈവത്തിന് വേണ്ടി ചിലവായി പോകുവാൻ തിരിഞ്ഞടങ്ങുവാൻ നമ്മെ തന്നെ സമർപ്പിച്ചാൽ നിശ്ചയമായി ധാരാളം ആൾക്കാർ നമ്മളോട് വെളിച്ചം കിട്ടും എന്ന സത്യം ഇന്ന് പകൽ നമുക്ക് ഏറ്റെടുക്കാം. കൃത്യവിശ്വാസി അല്ലെങ്കിൽ മണി മാനേജ്മെന്റ് ആയിരുന്നു ഞാൻ പറയാൻ പോകുന്നത്. മണി മാനേജ്മെന്റ്, ഒരു ദൈവവൈദൽ അവന് പണത്തോടുള്ള അവരുടെ സമീപനം എന്തായിരിക്കും? ഒത്തിരി വിശദമായ ചർച്ചകൾക്കോ വിശദമായ കാര്യങ്ങൾക്കോ ഇന്ന് സമയമെടുക്കത്തില്ല. അത്യാവശ്യം മാത്രമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് വാക്കുകൾ ഉപസംഹരിക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. മണി മാനേജ്മെന്റ് ആണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് സ്റ്റുവാർഷിപ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന പണം, അതിൻ്റെയും ഉടമ ആരാണ്? ദൈവം സ്തോത്രം. ബൈബിൾ ഇങ്ങനെ വായിക്കുന്നത്, കർത്താവേ നിന്നിൽ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് നേടി വാങ്ങിച്ച് അങ്ങയ്ക്ക് വേണ്ടി തന്നെ എന്ത് ചെയ്യാം, തിരിച്ചു വരിക. സ്തോത്രം. ആവർത്തന പുസ്തകത്തിൽ അതുപോലെ സദൃശ്യ വാക്യത്തിൽ സഭാപ്രസംഗിയിലൊക്കെ നമ്മൾ ആവർത്തിച്ച് കാണുന്ന ഒരേ ആശയമുള്ള ഒരു ഭാഗമുണ്ട്. അതിതാണ്, നിന്റെ കരം കൊണ്ട് നീ സമ്പാദിച്ചുണ്ടാക്കിയ പണം കൊണ്ട് നീ വീട് വെക്കുമ്പോൾ ഞാൻ എന്റെ കൈമെടുക്കൊണ്ട് ഇതെല്ലാം നേടി എന്ന് ഒരിക്കലും പറയരുത്. എന്നാൽ ഇങ്ങനെ പറയണം, സമ്പാദിച്ചു വാങ്ങുവാൻ ദൈവം എനിക്ക് ആരോഗ്യം നൽകി, ബലം നൽകി, ബുദ്ധി നൽകി, ജ്ഞാനം നൽകി, അത് ക്രമീകരിപ്പാൻ ദൈവം ക്രമ നൽകി, അതിലും ദൈവത്തിന് മഹത്വം കൊണ്ട് നിഗളിക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുക. സ്തോത്രം. ഇവിടെ പണം വിനിയോഗ കാര്യങ്ങളെ കുറിച്ച് ഒത്തിരി നിങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളൊക്കെ ആ കാര്യത്തിൽ വളരെ അറിവുള്ളവരും ജ്ഞാനമുള്ളവരാണെന്നും എനിക്ക് ധാരണയുണ്ട്. അതുകൊണ്ട് സമയത്തിന്റെ അപര്യാപ്തത കൊണ്ടും ഞാൻ കൂടുതൽ സമയം ഇക്കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആറേകാലിന് എന്തായാലും ഈ ഭാഗം പിടിച്ച് നിർത്താനാണ് എന്റെ ആഗ്രഹം, അല്ലെങ്കിൽ ബാക്കി കാര്യം നമുക്ക് പോകാൻ കഴിയില്ല. ശ്രദ്ധിക്കുക, മണി, പണം, അതിനോടുള്ള നമ്മുടെ മനോഭാവം എന്തായിരിക്കണം എന്നാണ് ചിന്തിക്കാൻ പോകുന്നത്. മണി ഈസ് മോറലി ന്യൂട്രൽ എന്ന് ചിന്തിക്കുന്നുണ്ട്. ഈയിടെ തിരുവല്ലയിൽ നടന്ന ഒരു കൺവെൻഷനിലെ അനുഗ്രഹീതനാധിപത്യൻ ഡോക്ടർ മുരളീധരൻ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നോ, ഞാൻ യോജിക്കുന്നില്ല എന്ന് പറഞ്ഞു. നമ്മൾ പണം ന്യൂട്രൽ ആണ് ചിന്തിക്കുന്നത് അല്ലേ. അത് ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ എന്താ, അത് തന്നെ, അത് ദോഷമല്ല, അങ്ങനെ ഒന്നുമില്ല. അത് ഉപയോഗിക്കുന്ന വ്യക്തിയിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന സംഗതിയാണ്. അത് അതിൽ തന്നെ എന്തല്ല, ദോഷമല്ല എന്നൊരു സ്റ്റാൻഡാണ്. എന്നാൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ദ്രവ്യാഗ്രഹം അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞ മാമോൻ, അനീതിയുടെ മാമോൻ എന്നുള്ള കർത്താവിന്റെ വാക്കും അങ്ങനെ ബൈബിളിലെ പല വാക്കെടുത്തിട്ട് ഇത് ന്യൂട്രൽ എന്ന് നമ്മൾ ചിന്തിച്ചാൽ പോലും അതിനകത്ത് ഒരു തിന്മയുടെ ഭാഗം അതിനകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞൊരു ഭാഗം ഞാൻ ഓർക്കുന്നുണ്ട്. എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ ചിന്ത എന്തോ ആയിക്കോട്ടെ, ഇപ്പൊ ഞാനിപ്പോ പറയാൻ പോകുന്നത് ന്യൂട്രൽ എന്ന ഭാഗം ചിന്തിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. എന്നാൽ നമുക്കറിയാം അതിനകത്ത് അല്ലാതെ തന്നെ ഒരു തിന്മയുടെ വശം അതിനകത്ത് ഉണ്ടാവാം. ഓക്കെ, മണി ഈസ് മോറലി ന്യൂട്രൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോ തുടങ്ങാൻ പോകുന്നത്, അതിൽ തന്നെ ഒരു ദോഷമായി നമുക്ക് കാണാൻ കഴിയുകയില്ല. എന്നാൽ അത് ഉപയോഗിക്കുന്ന വ്യക്തികളെ ആശ്രയിച്ചിരിക്കും പണം നമുക്ക് ഗുണമാണോ ദോഷമാണോ എന്ന് ചിന്തിക്കാൻ കഴിയുന്നത്. അതിന് ഒന്നുണ്ട്, ഉദാഹരണം പറഞ്ഞാൽ ഒരു AK-47 ഒരു റൈഫിൾ ഒരു പോലീസുകാരന് പോലീസ് ഉദ്യോഗസ്ഥന്റെ കയ്യിൽ ഇരുന്നാൽ അവരത് പിടിച്ചോണ്ട പ്രധാനപ്പെട്ട ഒരു 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 സിറ്റിയുടെ ഒരു പ്രധാന പോയിന്റ് നിന്നാൽ മതി, എല്ലാവരും മര്യാദയ്ക്ക് പോകുന്നതാണ് അതിലേക്ക് അല്ലേ. എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവും, AK-47 പിടിച്ചോണ്ട് ഒരാൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ എന്തുണ്ടാവും, ക്രമസമാധാനം ഉണ്ടാവും അല്ലേ. അവർ കാണുന്നവരൊന്നും വെടിവെക്കില്ല, അദ്ദേഹം പിടിച്ചോണ്ട് നിന്നാൽ മതി, ക്രമസമാധാനം ഉണ്ടാകും. പക്ഷെ അത് ഒരു ടെററിസ്റ്റിന് കൈ കിട്ടിയാലോ, അവിടെ രക്തപ്പുഴവിഴുകും, ദുരന്തം ഉണ്ടാകും. അപ്പോൾ AK-47 അത് അതിൽ തന്നെ ക്രമസമാധാനത്തിനും പറ്റും, ദുരന്തത്തിനും പറ്റും. എന്നതുപോലെ പണമെന്നത് ഒരു നിരൂദ്രവകാരിയ എന്ന് പറയല്ല, അത് ഗുണമോ ദോഷമോ ആയിത്തീരുന്നത് ഉപയോഗിക്കുന്ന വ്യക്തിയുടെ കൈകാര്യം ചെയ്യലിന്റെ വിധമനുസരിച്ചിരിക്കും. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. അത് അത് തന്നെ നമുക്ക് ദോഷമെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ അതെങ്ങനെ ഉപയോഗിക്കുന്നു, ആര് കൈകാര്യം ചെയ്യുന്നു എന്നതുപോലെ അത് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. ചില മരുന്നുകളുണ്ട്, ആ മരുന്നുകൾ നമുക്ക് രോഗത്തിന് ഉപയോഗിക്കാം, അല്ലാത്ത അല്ലെങ്കിൽ ഒരു മയക്കുമരുന്നായിട്ട് എന്ത് ചെയ്യാം, ഉപയോഗിക്കാവുന്ന ഉണ്ട്. ഇവിടെ ഞാനൊരു നിരീക്ഷിക്കുന്നത്, എനിക്ക് അതിനെ കുറിച്ച് വലിയ പിടിയില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നത് മെഡിക്കൽ രംഗത്തുള്ളവർ എന്നെ കറക്റ്റ് ചെയ്യണം കേട്ടോ. മോർഫിൻ എന്താ, മോർഫിൻ അല്ലേ, അതെന്തിനൊക്കെ ഉപയോഗിക്കാം, തടേഷൻ ഉപയോഗിക്കാം, നെഗറ്റീവായിട്ട് ഉപയോഗിക്കാം അല്ലേ, പെയിൻകില്ലർ ഉപയോഗിക്കാം. സി, ഞാൻ പറഞ്ഞത് ഇത് രണ്ടും ഉപയോഗിക്കുന്ന രീതി അനുസരിച്ചാ. റൈഫിളിന്റെ കാര്യം നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമായി കാണും. അപ്പം ആരുപയോഗിക്കുന്നു എന്നതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് വിശുദ്ധ ബൈബിളിലേക്ക് മടങ്ങി വരാം. ബൈബിളിലേക്ക് വന്നാൽ പണിമേമത്തിലൊക്കെ എത്ര ധനികരായ ഭക്തന്മാരെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ. ഇയോബ് ഒരു വലിയ ധനികനായ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിനെ കണ്ടുണ്ടായിരുന്നത് നമ്മുടെ പോലെ ബാങ്ക് ബാലൻസ് അല്ലായിരുന്നു, മൃഗങ്ങളായിരുന്നു. അത് ഒന്നും ഞാൻ വായിക്കുന്ന ഇയോബിന്റെ പുസ്തകത്തിന്റെ ആദ്യത്തെ അധ്യായം നോക്കിയാൽ നമുക്കെല്ലാം കാണാം. 7000 5000 എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അതിനെ കണക്കിൽ കാണാൻ കഴിയുന്നു. 500 ഒക്കെ ഉള്ള പെൺകരുതകൾ, പിന്നെ കരുത, ആട്ടുകൊറ്റൻ, ഒട്ടകം, ഇങ്ങനെ ആയിരങ്ങളുടെയും നൂറുകളുടെയും കണക്കാണ്. അവർ വലിയ ധനികനായിരുന്നു, ധനമുണ്ടായിരുന്നു, ജ്ഞാനമുണ്ടായിരുന്നു, അധികാരം പട്ടണം മൂപ്പനൂടായിരുന്നു, പിന്നെ ഭക്തിയും ഉണ്ടായിരുന്നു. ഇതെല്ലാം അതാതിന്റെ സമതുലിത തുല്യ അനുഭവത്തിൽ ഒന്നിനും ഏറ്റക്കുറച്ചുണ്ടാകാതെ ഇതെല്ലാം ഒരു പക്ഷെങ്കിൽ ഈ മറ്റു മൂന്ന് മണ്ഡലത്തെയും ആത്മീയത കൊണ്ട് നയിച്ച ഒരു ഭക്തനായിരുന്നു ആര്, ഇയോ. അധികാരം വരാം, പണം വരാം, ജ്ഞാനം വരാം, അതൊക്കെ ഒരു പക്ഷെങ്കിൽ ആ തലത്തിൽ നമുക്ക് പ്രശ്നം ഉണ്ടാക്കാം. സദൃശ്യവാക്യത്തിലൊക്കെ വായിക്കുന്നത് ജ്ഞാനം വർദ്ധിച്ചാൽ നീ അതിൽ ആശ്രയിക്കരുത്, ധനം വർദ്ധിച്ചാൽ നീ അതിൽ ആശ്രയിക്കരുത്, അധികാരം കിട്ടിയാൽ അതൊരിക്കലും ജനങ്ങളെ പിഴിയാനോ അവരുടെ മേൽ നീ നിഗളിക്കാനോ കാരണമാകരുത്. ഇതെല്ലാം ഭക്തി കൊണ്ട് ദൈവഭയത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒതുക്കി കൊണ്ടുപോകാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. വിശുദ്ധ ബൈബിൾ നമ്മൾ നോക്കുമ്പോൾ അബ്രഹാം ഒരു ധനികനായ മനുഷ്യനായിരുന്നു, ഇയ്യോ ധനികനായ മനുഷ്യൻ, ഇസ്ഹാക്കും യാക്കോബിനെയൊക്കെ നോക്കൂ, ധാരാളം ധനികരായ ആൾക്കാരെ നമുക്ക് പരിചയത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെങ്കിൽ ഈ ധനമൊന്നും ദൈവത്തെ വിട്ടുകളയാനോ ധനത്തെക്കാൾ അധികമായി ധനത്തെ സ്നേഹിക്കുന്ന രീതിയോ നമുക്ക് അവർ കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ടൊക്കെ ദൈവം അവരുടെ വാക്കിനു മേൽ പ്രവർത്തിച്ചിരുന്നു. ദൈവം പറയാണ്, ഞാൻ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും ദൈവമാണ്. സ്തോത്രം. എബ്രാഹിമിലേക്ക് വരുമ്പോൾ ഞാൻ അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടാൻ ലജ്ജിക്കുന്നില്ല. ഇന്ന് നമ്മൾ ചിന്തിക്കണം, നമ്മുടെയൊക്കെ പേര് പറഞ്ഞിട്ട് ദൈവം പരസ്യമായി നിന്നുകൊണ്ട് ഞാൻ ജോർജിന്റെ ദൈവമാണ്, ഞാൻ ജോസിന്റെ ദൈവമാണ്, ഞാൻ രാജുവിന്റെ ദൈവമാണ്, ഞാൻ ജോണിന്റെ ദൈവമാണ് എന്നൊക്കെ പറയുവാൻ ദൈവത്തിന് ലജ്ജയോ തോന്നുമോ ഇല്ലയോ എന്താ നമ്മൾ നോക്കണ്ട. ഇന്നത്തെ നമ്മുടെ കണക്ഷൻ ചിന്തിക്കണം നമ്മ രീതിയിൽ. അപ്പോൾ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടാൻ ദൈവം ഇല്ല, ലജ്ജിക്കുന്നില്ല. അങ്ങനെ നിശ്ചയമെങ്കിൽ ഈ ധനികരുടെയൊക്കെ പേരിൽ ദൈവം അഭിമാനത്തോട് അവരുടെ ദൈവം എന്ന് പറയുവാൻ ദൈവം ധൈര്യപ്പെട്ടെങ്കിൽ നിശ്ചയമായിട്ടും ധനം അത് ഉപയോഗിക്കുന്ന രീതിയിൽ ഉപയോഗിച്ചാൽ ഒരിക്കലും ദൈവത്തെക്കാൾ അധികം അതിനെ സ്നേഹിക്കാനോ അത് നമ്മെ നിയന്ത്രിക്കാനോ അത് നമ്മെ തെറ്റായ വഴിയിലേക്ക് നയിക്കാനോ ഒരിക്കലും ഇടയാകില്ല എന്നത് പഠനമ തിരുവത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും. പുതിയതിലും നമുക്ക് ഒത്തിരി ധനികരെ കാണാൻ കഴിയുന്നുണ്ട്, ധാരാളം ധനികരെ കാണാൻ കഴിയുന്നുണ്ട്. ഉദാഹരണം ഒന്ന് പറഞ്ഞാല്, യേശുവിന്റെ കൂടെ കുറെ സ്ത്രീകൾ ഉണ്ടായിരുന്നു അല്ലേ, ഇല്ലായിരുന്നോ? നിങ്ങളെല്ലാം കൂടെ എത്തിയില്ലേ? ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ യേശു കർത്താവിനും കൂടെ ഉള്ളവർക്കും ആവശ്യമുള്ള സാമ്പത്തിക കാര്യങ്ങളൊക്കെ സഹായിച്ചുകൊണ്ടിരുന്നത് ആരായിരുന്നു? സഹോദരിമാരായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം വായിച്ചാൽ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട് ആ കാര്യം. ഓക്കെ, പിന്നെ കർത്താവിന് പോയിടത്തൊക്കെ പലരും ഹെൽപ്പ് ചെയ്തിരുന്നു, അത് വേറെ പ്രധാന കാര്യം. എന്നാൽ വളരെ പർട്ടിക്കുലർ ആയിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ വായിക്കുന്നു, അനന്തരം അവൻ ദൈവരാജ്യം പ്രസംഗിച്ചും സുവിശേഷിച്ചും കൊണ്ട് പട്ടണം തോറും സഞ്ചരിച്ചു, അവനോടുകൂടെ പന്തിരിവരും
അവൻ ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി സൗഖ്യം എത്തിയ ചില സ്ത്രീകളും 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലക്കാരത്തി മറിയയും ഹെരോദാവിന്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യ യോഹന്നയും ട്യൂഷനെയും തങ്ങളുടെ വസ്തുവക കൊണ്ട് അവർക്ക് സുസൂഷി ചെയ്തു പോകുന്ന മറ്റു പല സ്ത്രീകളും ഉണ്ടായിരുന്നു.
വസ്തുവകകൾ കൊണ്ടൊക്കെ സുസൂഷി ചെയ്യുന്ന മറ്റു പലരും ഉണ്ടായിരുന്നു. അപ്പൊ ആ രീതിയിലൊക്കെ ഒരു ഹെൽപ്പ് കർത്താവിനും കൂട്ടർക്കും ചെയ്യുന്ന സഹോദരിമാരുടെ സംഘത്തെ, അവരൊക്കെ നല്ല ധനികരായ ആൾക്കാരായിരുന്നു. ഞാൻ പറഞ്ഞത് ധനമുള്ളത് കൊണ്ട് ദൈവത്തെ മറക്കണമെന്ന് ഇല്ല. ധനം കൈകാര്യം ചെയ്യുന്ന രീതി, ധനത്തോടുള്ള ബോഹം, ധനത്തോടുള്ള സ്നേഹം, അത് അതാണ് നമുക്ക് അപകടത്തിലേക്ക് കൊണ്ട് എത്തിക്കുന്നത്. അതുകൊണ്ട് പഠനത്തിലും പുതിയതിലും ധനികരായ ധാരാളം ആൾക്കാർ ഇന്നും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എനിക്ക് എന്റെ അറിവ് ശരിയാണെങ്കിൽ അവരുടെ ആത്മീയപരമായ ജീവിതാനുഭവത്തൊന്നും വ്യക്തമായിട്ട് എനിക്കറിയില്ലെങ്കിൽ പോലും നമ്മുടെ കോൾഗേറ്റ് കമ്പനി നടത്തുന്ന അദ്ദേഹം ഒരു നല്ല ദൈവവേദനാണെന്നും അദ്ദേഹത്തിന്റെ കൃത്യമായ ദശാംശം കൊടുത്തിട്ട് ഇഷ്ടംപോലെ ജീവിക്കുന്നുള്ളതല്ല, അതൊരു ഭക്തനായ മനുഷ്യനാണെന്നും ദശാംശ കാര്യങ്ങളൊക്കെ ദൈവത്തിന് വേണ്ടി കൃത്യമായി കൊടുക്കുന്നൊരു മനുഷ്യനാണെന്നും ഈ വലിയ ഉയർച്ചയുടെ പിന്നിലെ രഹസ്യം അതാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ജീവിതത്തെ കുറിച്ചോ പേര് പോലും നമുക്ക് അതിൽ കൂടുതലറിയില്ല. ഞാൻ പറഞ്ഞത് അതൊരു ധാരാളം ധനികരായ കൊടീശ്വരന്മാരായ ആൾക്കാർ ഇന്ന് ലോകത്തിലുണ്ട്. പക്ഷെങ്കിൽ ദൈവത്തെ വളരെ ഭയപ്പെട്ടും സ്നേഹിച്ചും ജീവിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അതുകൊണ്ട് ധനം അതിൽ തന്നെ ഒരു ന്യൂട്രലായി ചിന്തിക്കുകയും അത് ഉപയോഗിക്കുന്ന രീതി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്നും ഞാൻ പറഞ്ഞ ആ ഭാഗം കൊണ്ട് വരികയാണ്. ഞാൻ പറഞ്ഞാലോ, വിസ്താര ഭയത്തിൽ ഞാൻ വളരെ വളരെ ഭയപ്പെട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്തായാലും സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കർത്താവ് ഈ കാര്യത്തെ വളരെ കൃത്യമായി അവതരിപ്പിക്കുന്നുണ്ട്. കർത്താവ് ധനം എന്ന കാര്യത്തെ കുറിച്ച് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം 1, മത്തായി സുവിശേഷം 13:22.
മുള്ളിനിടയിൽ വിധിക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നു എങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായി തീരുന്നതാകുന്നു.
ഇവിടെ 4 സ്ഥലത്ത് വീഴുന്ന വിത്തുകളാണ് എന്നെ 4. ഞാൻ ആദ്യം ഒരു ക്ലാസ്സിൽ പറഞ്ഞു, കേസ് സ്റ്റഡീസ് നടത്തുക ഞാൻ ചെയ്തിട്ടില്ല, കാരണം അവരോട് പോകാൻ പറ്റില്ല. കേസ് സ്റ്റഡി 4 അനുഭവങ്ങളാണ്, 4 കൂട്ടം ആൾക്കാരുടെ അനുഭവങ്ങളാണ് അത് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു ജോലി കിട്ടാൻ ആഗ്രഹിച്ച ഒരു സൂസനെ ഒരു അധ്യാപികയാണ് അവർക്ക്. പക്ഷെ ഒരു 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 ഓർത്തഡോക്സ് സ്കൂളില് ജോലി ശരിപ്പെട്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് വിശ്വാസത്തിൽ പെന്തക്കോസ് അനുഭവത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ പെന്തക്കോസ് അനുഭവത്തിലേക്ക് വന്നു, നല്ല മുന്നോട്ട് വന്നു. ഭർത്താവിന്റെ പേര് ബാബു എന്നാണ്. ബാബുവും സൂസനും രണ്ടുപേരും സ്ഥാനപ്പെട്ടു. സാബു എന്നു പേരുള്ള പാസ്റ്റർ സഭയില് ആരാധിച്ചു വരികയാണ്. ഞാൻ ഇത് എടുത്തിരിക്കുന്ന സാജു മാത്യു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകമുണ്ട്, പാറമിൽ അടിസ്ഥാനപ്പെട്ടത്. നിങ്ങൾക്ക് ആ പുസ്തകം ഉണ്ടെങ്കിൽ വായിക്കാം. അതിനകത്ത് ഒരു ഭാവം ഞാൻ ഈ പറയുന്നത് ഒരു പക്ഷേ ഭാവനയാണെന്ന് തോന്നാം. അദ്ദേഹം റിയലായ കാര്യങ്ങളാണ് അതെല്ലാം മുഴുവൻ പറഞ്ഞിരിക്കുന്നത്. പാറമിൽ അടിസ്ഥാനപ്പെട്ടവർ എന്നൊരു പുസ്തകമുണ്ട് അദ്ദേഹത്തിന്, സാജു മാത്യുവിന്റെ നല്ല പുസ്തകമാണ് അത്. ഒരാൾ പറഞ്ഞ അതിന് പ്രൊഫറ്റിക്കൽ ബുക്ക് എന്നാ പറഞ്ഞു ഈ കാലഘട്ടത്തിന്റെ സഭാ പരിചർച്ച അടിസ്ഥാനത്തിൽ മനോഹരമായ ഒരു പുസ്തകമാണ്. ഓക്കെ, നിങ്ങൾക്ക് അവിടെ അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് വന്നപ്പോൾ പെട്ടെന്ന് സഭ സ്കൂളിന്റെ മാനേജർ വിളിച്ച് പറഞ്ഞു, ആഹാ സഭ ഓർത്തോസം തന്നുകൊച്ചി പോയല്ലോ, സ്കൂളിൽ ഇനിയും ടീച്ചറായിട്ട് ഇനിയും ഞങ്ങൾ അപ്പോയിന്റ്മെന്റ് തരില്ല എന്ന് പറഞ്ഞു. ഇദ്ദേഹം ഒരു ബാങ്കിൽ ഒരു ചെറിയ ഉദ്യോഗസ്ഥനാണ്, ഭർത്താവ് ശമ്പളം പോരാ വീട് നടത്താൻ. പക്ഷെങ്കിൽ ഈ ഭാര്യയ്ക്ക് കൂടെ ജോലി കിട്ടുമല്ലോ എന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെങ്കിൽ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ എന്ത് ചെയ്തു, അത് അടഞ്ഞതായിട്ട് മനസ്സിലായി. അതുകൊണ്ട് അവരെന്നത് തീരുമാനിച്ചു, ഏതായാലും ഇത് എന്റെ ശമ്പളം കൊണ്ടൊന്നും ജീവിതം പറ്റില്ല, അതുകൊണ്ട് നമുക്കിനി എങ്ങോട്ട് പോയേക്കാം, തിരിച്ച് ഓർത്തഡോക്സിലേക്ക് പോയേക്കാം. അവരെ തിരിച്ചുപോയി, തിരിച്ചുപോയിട്ട് അവിടെ ചെന്ന് അച്ഛനെയും കണ്ട് ക്ഷമ പറഞ്ഞു, സ്കൂൾ മാനേജരെ കണ്ട് ക്ഷമ പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ജോലി മേടിച്ച് അവിടെ മുന്നോട്ട് പോയി. എന്നവിടെ സംഭവിച്ചത്, എന്തവിടെ സംഭവിച്ചത്, എന്തോ സംഭവിച്ചു. കർത്താവിനെയും പ്രമാണത്തെയും ഏറ്റു പറഞ്ഞ വിശ്വാസത്തെക്കാൾ അധികമായി മെറ്റീരിയൽ ബ്ലെസ്സിങ്, സാമ്പത്തിക മേന്മ, അതിന്റെ സുരക്ഷിതത്വമാണ് അവരെന്ത് ചെയ്തു, വലുതായി ചിന്തിച്ചത്. അപ്പോൾ കർത്താവിനെയാണോ മാനിച്ചത് അതോ അവിടെ സമ്പത്തിനെയാണോ മാനിച്ചത്? സമ്പത്തിനെയാ മാനിച്ചത്. പലർക്കും പലർക്കും വിശ്വാസ സത്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വരുമ്പോൾ സാമ്പത്തിക കാര്യം എങ്ങനെ ഉണ്ടാകും, അതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? ഏതായാലും പണ്ടൊക്കെ രക്ഷിക്കപ്പെടുമ്പോൾ ശവകോട്ടയായിരുന്നു വിഷയം, ഇപ്പൊ ഏതായാലും അങ്ങനെ പറഞ്ഞു കേൾക്കുന്നില്ല. എല്ലാവർക്കും വെക്കാൻ ശവകോട്ടയൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങളൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, ഇവിടെ അടക്കാനില്ല, ഞാൻ എത്ര എണ്ണ ഉണക്ക് വെച്ചിരിക്കുന്ന അറിയാം, അവിടെയൊക്കെ ഒന്നുപോലും ഇല്ല. കോഴിക്കോട്ടൊക്കെ ഞങ്ങൾ ആണെങ്കിൽ ആരുടെ കിട്ടിയാലും നമ്മൾ എന്ത് ചെയ്യും, വിശ്വാസ പെന്തക്കോസ്തുകാരുടെ ആ ശവകോട്ട ഇല്ലേലും നമ്മൾ എന്ത് ചെയ്യും, തുറന്നു കൊടുക്കും. ഞാൻ പറഞ്ഞത് അതൊരു വലിയ വിഷയവും സംഗതിയൊന്നുമല്ല. അതൊക്കെ ഓർത്ത് വിശ്വാസത്തിന് മറച്ച് വരാതെ നിൽക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അതൊക്കെ ഒരു കുട്ടാത്തർക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് ഒരിക്കലും ഭൗതിക കാര്യം, പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യം ഒരിക്കലും വെച്ച് ആത്മീയ സത്യങ്ങൾക്ക് വേണ്ടി വെച്ച് ചുവട് പുറകോട്ട് വെക്കരുത്. ഒരു കാര്യത്തിൽ, ഒരു കാര്യത്തിൽ അതിനേക്കാളൊക്കെ വലുതാണ് ആത്മീയ വിഷയങ്ങൾ. മുംബൈ പോലെ രാജ്യനീതി അന്വേഷിക്കുന്നവർക്ക് എല്ലാം കരുതാന്ന് പറഞ്ഞിരിക്കുന്ന കർത്താവിന്റെ വാക്കുകൾ വിശ്വസിക്കുക, അതാണ് ഏറ്റവും സത്യമായ കാര്യം. ഞാൻ പറഞ്ഞു വരട്ടെ, നമ്മൾ ഇവിടെ വായിച്ച പ്രധാന ഭാഗം, ഇവിടെ മുള്ളിനിടയിൽ വീണ വിത്ത്, അത് വളരുന്നുണ്ട്, പക്ഷെ വളരുന്നതിന്റെ കൂടെ വേറെ കുറച്ച് കാര്യം കൂടെ എന്തോ എന്തൊക്കെ വന്നു, ധനത്തെ കുറിച്ചുള്ള മോഹം, ഇന്നലെ വിശദിച്ചു, സംസാരഭോഗം, മറ്റു വിഷയമോഹങ്ങൾ, ഇഹലോക ചിന്ത, ഇതും ചെയ്തു കൂടെ വളരുക, വചനവും വളരുന്നു ഇതും വളരുന്നു, മത്സരമാ. എന്നിട്ട് എന്ത് ചോദിച്ചു, ഇതെല്ലാം കൂടെ കൂടി വചനത്തെ എന്ത് ചെയ്തു, ഞെരുക്കി, നിഷ്ഫലമായി, നിഷ്ഫലമായി, നിഷ്ഫലമായി. ഞാൻ പറയട്ടെ, വചനം വളരുന്നുണ്ട്, അതിന്റെ കൂടെ മറ്റു ചിലതും വളരുന്നുണ്ട്, പക്ഷെങ്കിൽ കൊടുക്കേണ്ട പോലെ ദൈവത്തിന് ഫലം കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. സ്തോത്രം, സ്തോത്രം കുറവാണല്ലോ ഇന്ന് തീരെ. എന്ത് പറ്റി, ഒരു കാര്യമായി ഉണ്ടെന്നോ? ആ പോട്ടെ ചേട്ടൻ, പറഞ്ഞ സമയമൊക്കെ ആയി, എനിക്ക് വിട്ടുപോണ്ട സമയമായി. ആ ശ്രദ്ധിക്കുക, ഇതിനേക്കാൾ വളരെ പ്രശസ്തമായ ഒരു മറ്റൊരു ഭാഗം നമുക്കറിയാം. കർത്താവ് പറഞ്ഞു, നിനക്ക് രണ്ട് യജമാനന്മാരെ ഒന്നിച്ച് സേവിക്കാൻ കഴിയില്ല. മത്തായിയുടെ സുവിശേഷം 6:24, 6:24, രണ്ട് യജമാനന്മാരെ ഒന്നിച്ച് സേവിക്കാൻ കഴിയില്ല. അങ്ങനെ ചെയ്താൽ എന്താ പ്രശ്നം, ഒരുവനെ നീ സ്വീകരിച്ചിട്ട് മറ്റവനെ എന്ത് ചെയ്യും, നിഷേധിക്കും. ഇവിടെ മാമോൻ, അത് മണി എന്ന ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നു അല്ലേ, അങ്ങനെ അല്ലേ, മണി 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 എന്നാല് എന്താ സാത്താൻ എന്ന് പറയാഞ്ഞത്, ദൈവത്തെയും സാത്താനെയും നിനക്ക് എന്ത് ചെയ്യാൻ നിൽക്കത്തില്ല, ഒന്നിച്ച് സേവിക്കാൻ പറ്റത്തില്ലെന്നല്ല പറഞ്ഞിരിക്കുന്നത്. പിന്നെന്താ, ദൈവത്തെയും മാമോനെയും, വളരെ പവർഫുൾ പദമാണ്, വളരെ പവർഫുള്ളാ. അപ്പോൾ സാത്താൻ അതിന് പിന്നിലെങ്കിൽ പോലും മുമ്പിൽ നിർത്തിയിരിക്കുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടൊരു വ്യക്തിയാണ്. സത്യമായ കാര്യം കർത്താവ് പറയുന്നത് ഈ രണ്ട് യജമാനന്മാരെ ഒരിക്കലും സേവിക്കാൻ, ഒരാളെ നിശ്ചയമായി തിരസ്കരിച്ചിട്ട് മറ്റൊരാളെ എന്ത് ചെയ്യും, സേവിക്കും. അതുകൊണ്ട് ഭക്തന്മാർ ധനികരാകാൻ പാടില്ലെന്നൊന്നും അല്ല എന്റെ അർത്ഥം. സ്വർഗരാജ്യത്തിൽ ഒരുവൻ ധനവാൻ സ്വർഗത്തിലായി സ്വർഗരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാളും ഒട്ടകം സൂചിക്കുറയിലൂടെ കിടക്കുന്നത് എളുപ്പം എന്നൊക്കെ പറയുന്ന ഭാഗം, അതിനൊക്കെ പല 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 വ്യാഖ്യാനങ്ങളുണ്ട്, പല പല വ്യാഖ്യാനങ്ങളുണ്ട്. യെരുശലേമിൽ ഒട്ടകവാതിൽ എന്ന് പറയുന്ന ഒരു കൊച്ചു ഉണ്ടെന്നും അതിലൂടെ ഒട്ടകം കടക്കത്തില്ലെന്നും പിന്നെ എന്ന് പറയുന്ന പോലെയാണ് സൂചിക്കുറയിലൂടെ എന്നുള്ള ഭാഗം ചിരിക്കുന്നത്. അത് എന്ത്ര കുഞ്ഞാലും അതിനത് കടക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഒരു നീതിമാന്റെ, ഒരു ധനവാന്റെ കാര്യം എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്തയുണ്ട്. ചില പറഞ്ഞു ലൂക്കോസ് ഉപയോഗിച്ചിരിക്കുന്ന പദം സൂചി എന്ന് പറഞ്ഞിരിക്കുന്ന സൂചി ശരിക്കും അതായത് ഓപ്പറേഷൻ നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന സൂചിയുടെ കാര്യമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ധനത്തിൽ ആശ്രയിക്കുന്നവൻ കടക്കത്തില്ല എന്നുള്ള ഭാഗം തന്നെ അതാ ഒരിക്കലും ഈ ഈ വാതിലിനെ കുറിച്ച് അല്ല പറഞ്ഞിരിക്കുന്നത്. ഓപ്പറേഷൻ നടത്താൻ ഉദ്ദേശിക്കുന്ന സർജറി സൂചിയാണ് അവിടെ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്കിന്റെ അർത്ഥം എന്നൊക്കെയാണ് പറയുന്നത്. എന്ന് ആയിക്കോട്ടെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാൻ ഇങ്ങനെ വിടാം, ദൈവത്തേക്കാൾ അധികമായി ധനം സ്നേഹിച്ചാൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യമാണ് അവിടെ അർത്ഥമാക്കേണ്ടതുള്ളൂ. കാരണം ധനവീയരായ ധനികരായ ധാരാളം ആൾക്കാർ ഭക്തി ജീവിച്ചതായ ചരിത്രം വിശുദ്ധ ബൈബിൾ ഉള്ളത് കൊണ്ട് ദൈവത്തേക്കാൾ അധികമായി ധനത്തെ സ്നേഹിച്ചാൽ അവരെ നിത്യതയെ അത് ബാധിക്കും എന്ന് നമുക്ക് അർത്ഥം അവിടെ എടുക്കാം. ഇവിടെ കർത്താവ് പറയുന്നു രണ്ട് യജമാനന്മാര് ആരവിടെ, ദൈവോ രജമാനൻ ധനവും മണിയോ രജമാനൻ, ഈ രണ്ട് യജമാനന്മാരെ ഒന്നിച്ച് സേവിക്കാൻ കഴിയില്ല. സേവിച്ചാൽ എന്താ ധനത്തിന്റെ പ്രശ്നം? ധനത്തിന്റെ പ്രശ്നം ധനം ആവശ്യത്തിലും അധികമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ആരെ ആശ്രയിക്കേണ്ടി വരുന്നില്ല. ഒരു പക്ഷേ ദൈവത്തെ പോലും പരിധിക്ക് അപ്പുറത്തേക്ക് ആശ്രയിക്കേണ്ടി വരുന്നില്ല. ഐ ഹാവ് മണി, എന്തിനപ്പുറത്തേക്ക്? അപ്പോ ദൈവം എന്ന് പറയുന്നത് പണത്തിനും ചെയ്യാൻ കഴിയാത്ത ഏതെങ്കിലും ഒരു കാര്യം വരുമ്പോൾ മാത്രമുള്ള ഒരു ലാസ്റ്റ് ഓപ്ഷൻ ആയി തീരുന്നാര് ദൈവം തീരുന്നു. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ധനത്തിന് ചെയ്യാൻ കഴിയുന്ന ഒത്തിരി കാര്യമുണ്ട്, ഒത്തിരി കാര്യമുണ്ട്. അതുപോലെ നമ്മുടെ പിന്നെ അനുസരിച്ചിരിക്കരുത്, ഞാനൊരു ഉദ്ദേശിയല്ലേ, ഒരു വീട്ടിൽ മക്കൾ പലരുണ്ടെങ്കിലും പണം ആടയിലായിരിക്കുന്ന ആ മകനായിരിക്കും പക്ഷെ പക്ഷേ ഡിസിഷൻ എടുക്കുന്നത് അല്ലേ? എല്ലായിടത്തും അങ്ങനൊന്നുമല്ല, ഞാൻ ഉദ്ദേശിയാണ്, ഞാൻ വീട്ടിലെ മൂത്ത മകനാണ്. എന്നാലും എന്റെ പേരൻസൊന്നും അങ്ങനെ ചെയ്യാറില്ല എന്നോട്. എന്റെ അനിയന്മാർക്കൊക്കെ കുറച്ചുകൂടെ നല്ല ജോലിയും സാലറിയും ഉള്ളവരാ. ഞാൻ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് ഒരിക്കലും നമ്മളെ മാറ്റി നിർത്താറില്ല. എന്നാൽ പൊതുവെ ലോകത്തിൽ കാണുന്നത് ആടകയിലാ പണം, അവരായിരിക്കും ഡിസിഷൻ മേക്കിംഗ് എപ്പോഴും. എല്ലായിടത്തും ആണെന്ന് ഞാൻ പറയില്ല കേട്ടോ, പൊതുതത്വമാണ്, പൊതുതത്വമാണ്. അപ്പോൾ ധനത്തിന് ഒത്തിരി പവറുണ്ട്, ധനത്തിന് ഒത്തിരി പവറുണ്ട്. ഞാൻ പറഞ്ഞ ദൈവത്തോട് പോലും ദൈവത്തെ പോലും ആശ്രയിക്കാതെ തീരുമാനമെടുക്കുവാനും സ്വയാസ്തിക്വത്തിൽ ജീവിക്കാനും സ്വയം സ്വയം അതായത് തന്റെ സംതൃപ്തമായി ജീവിക്കുവാൻ പര്യാപ്തത വന്നു എന്ന് ചിന്തിക്കത്തക്കവണ്ണം ഒരുവനെ പ്രാപ്തിയിലെത്തിക്കുന്ന ഒരു പ്രധാന ശക്തിയാണ് ധനം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് ഈ രണ്ട് യജമാനന്മാരെ ഒന്നിച്ച് ശ്രമിക്കാൻ കഴിയില്ല, നിശ്ചയമായിട്ട് ഒരാളെ തള്ളി വേറൊരാളെ സ്വീകരിക്കേണ്ടി വരും. എന്നാൽ താഴെ പറഞ്ഞൊരു കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, പക്ഷെ ഈ അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തോണം? നിത്യകൂടാരത്തിൽ എന്ത് ചെയ്യണം? സ്നേഹിതന്മാർ, ഞാൻ ഒരർത്ഥം പറഞ്ഞിരുന്നു, ഒരർത്ഥം പറഞ്ഞെന്നല്ല പറഞ്ഞത്, അതായത് ശരിയായ അർത്ഥം എന്നാണ് പൊതുവെ അംഗീകരിച്ചിരിക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്നത്. എന്താ ഇത്? അനീതിയുള്ള മാമോനാണെങ്കിലും പണം അതിനകത്തൊരു അപകട സംഗതിയാണെങ്കിൽ പോലും നീ ദൈവനാമത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പണത്തിലൂടെ നിത്യരാജ്യത്തിലേക്ക് നിനക്ക് ഒത്തിരി സ്നേഹിതന്മാരെ വർദ്ധിപ്പിക്കാൻ കഴിയും. നമ്മുടെ പണം ദൈവരാജ്യത്തിന് വേണ്ടി സുവിശേഷത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ മറ്റുള്ളവരുടെ കണ്ണുനീരിന്റെ നടുവിൽ ചാരിറ്റി വർക്കൂടെ ചേർത്ത് ചിന്തിച്ചോ, സുവിശേഷം കൂടാത്ത ചാരിറ്റി വർക്ക് സോഷ്യൽ വർക്കാ. അതല്ല ഞാൻ പറഞ്ഞത്, സുവിശേഷവും അതുപോലെ നമുക്ക് കഴിയുന്ന രീതിയിലുള്ള ചാരിറ്റി വർക്കും സമന്വയിപ്പിക്കുന്നത് നമ്മുടെ കടമ തന്നെയാണ്. കർത്താവ് ചെയ്തിട്ടുണ്ട്, കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്, അതൊരു ശരിയായ വഴിയാണെന്നറിയാം. എന്ത് ചാരിറ്റി വർക്ക് ആണെങ്കിലും അതിനേക്കാൾ ഉപരി സുവിശേഷ സത്യം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം സുവിശേഷ സത്യം മാറ്റിവെച്ചിട്ടുള്ള ചാരിറ്റി വർക്ക് ഇന്ന് ആർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു സോഷ്യൽ വർക്കാണ്. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുവന്റെ ആത്മീയരക്ഷ, ഇപ്പം നമ്മൾ സാധാരണ എത്ര സഭയിൽ എത്ര ആത്മാക്കളുണ്ട്, ഈ ചോദ്യം ചോദിച്ച് പറഞ്ഞ എല്ലാവരും ആത്മാക്കൾ മാത്രമാണ്, കാരണം മനസ്സും ശരീരവും ഒന്നും ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരായിട്ട് കാണുന്ന ഒരു രീതിയുണ്ട്. എത്ര ആത്മാക്കൾ? അപ്പോൾ ഉള്ളവർക്കെല്ലാം എന്തോ എല്ലാവരും എങ്ങനെ കാണുന്നു? ആത്മാക്കളായി മാത്രം കാണുന്നു. അവന് മനസ്സുണ്ടെന്നും ആ മനസ്സിന് വേദനകളുണ്ടെന്നും കഷ്ടതയും രോഗവും ക്ലേശമുള്ള ഒരു മുഴുവൻ വ്യക്തിത്വത്തിന്റെ എല്ലാ ഘടകങ്ങളിലേക്കും പോലും പോകാതെ വ്യക്തികളെ എങ്ങനെ മാത്രം കാണും? ആത്മാക്കളായി മാത്രം കാണുന്ന ഒരു രീതിയുണ്ട്. ഒരിക്കലും അങ്ങനെ മാത്രം നമുക്ക് കാണാൻ പറ്റില്ല. ഒരു ഉദാഹരണം പറയാം, കർത്താവ് കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുമ്പോഴെല്ലാം ചെയ്തൊരു കാര്യം ഞാൻ പറയാം. കുഷ്ഠരോഗികളെ കർത്താവ് സൗഖ്യമാകി, ശുദ്ധമാകാം, സൗഖ്യമായി. ലോകത്തിൽ ആര് ചികിത്സിച്ചാലും ടെസ്റ്റ് ചെയ്താലും രോഗമില്ല. എല്ലാ രോഗികളെയും കൂടെ പിൻഗമിക്കാൻ കർത്താവ് അനുവദിച്ചപ്പോ കുഷ്ഠരോഗികൾ മാത്രം അനുഗമിക്കേണ്ടെന്ന് പറഞ്ഞു. കുഷ്ഠം മാറിയുടെ പ്രശ്നം പേടിയൊന്നും അല്ല. പിന്നെന്താ, നിന്നെ കുഷ്ഠം മാറിയാലും നിന്നെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ജനം അംഗീകരിക്കണമെങ്കിൽ യഹൂദനെ യഹൂദനാണെങ്കിൽ അവൻ എന്ത് ചെയ്യണം? പുരോഹിതനെടുക്കൽ ചെന്നിട്ട് സർട്ടിഫൈ ചെയ്യണം. സർട്ടിഫൈ ചെയ്തെങ്കിൽ മാത്രമേ സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് അവൻ അംഗീകരിക്കത്തുള്ളൂ. അതുകൊണ്ട് കർത്താവ് എപ്പോഴും കുഷ്ഠരോഗിയോട് പറഞ്ഞു, നീ നിന്നെ തന്നെ പോയി പുരോഹിതനെ കാണിക്കാം, ശുദ്ധീകരണത്തിന് നിയമ കാര്യങ്ങൾ ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞ് നിശുദ്ധരാ, ആരും നിന്നെ ഒരിക്കലും മാറ്റി നിർത്തേണ്ട ആവശ്യമില്ലാത്ത രീതിയിൽ നീ പെർഫെക്റ്റ് ഹീൽഡ് ആണ്. പക്ഷെങ്കിൽ നിന്റെ മുഴു വ്യക്തിത്വത്തിന്റെ നിറവൊക്കെയാ ഞാൻ നിന്നിൽ ആഗ്രഹിക്കുന്നത്. സമൂഹം നിന്നെ അംഗീകരിക്കണമെങ്കിൽ നീ ചെന്ന് പുരോഹിതനെ കണ്ട് കാര്യം ചെയ്യണം. അപ്പോൾ വെറുതെ കുറെ ആൾക്കാരെ സൗഖ്യമിടുക ആക്കി വിടുക മാത്രമല്ല, അവരെ മുഴുവൻ വ്യക്തിത്വവും സമൂഹം അംഗീകരിക്കണമെന്ന് അവൻ ചിന്തിക്കുന്നതിന് മുമ്പേ അവനെ കുറിച്ച് ചിന്തിച്ചു വരാം നമ്മുടെ കർത്താവ്. അപ്പൊ ഇത് ഒരു കുഷ്ഠരോഗിയുടെ മാത്രം വിഷയമല്ല, നമ്മുടെ എല്ലാവരുടെയും മുഴുവൻ വ്യക്തിത്വം. എന്തിനാ ലാസറിന് വേണ്ടി കർത്താവ് കരഞ്ഞത്? എന്തുകൊണ്ട് ഹി വാസ് മൂവ്ഡ് വിത്ത് കമ്പാഷൻ ആ പദം നമുക്ക് ആവർത്തിച്ച് വിശേഷത്തിൽ കാണുന്നുണ്ട്. ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവെ ടൈം ഈസ് ടു ലേറ്റ്, ദിസ് ഈസ് റിമോട്ട് പ്ലേസ്, ലെറ്റ് ദം ഗോ. ശിഷ്യൻ കർത്താവ് പറഞ്ഞു, നോ, നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കും, ആരും പോകാൻ ആവശ്യമില്ല, നിങ്ങൾ ഭക്ഷണം കൊടുക്കണം. അവരെ വെള്ളത്തിലാക്കി ഒന്നും അല്ല കർത്താവ്. കർത്താവ് ഹി ന്യൂ വാട്ട് ഹി ഈസ് ഗോയിങ് ടു ഡു. താൻ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് താൻ എന്ത് ചെയ്തിരുന്നു, അറിഞ്ഞിരുന്നു. അവരെ വെറുതെ അയക്കാൻ കർത്താവ് മനസ്സില്ലായിരുന്നു. ഒരു ഭാഗത്ത് കർത്താവ് പറഞ്ഞുകൊണ്ട്, ഞാൻ അവരയച്ചാൽ ഇവർ വഴിയിൽ വെച്ച് ക്ഷീണിച്ചു പോകും. അപ്പോൾ നമ്മുടെ ആത്മീയ സൗഖ്യം, ആത്മീയ അനുഗ്രഹങ്ങൾ, ശാരീരിക സൗഖ്യം, നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾ എല്ലാം അറിയുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. മുഴുവൻ വ്യക്തിത്വവും അറിയുന്ന ഉൾക്കൊള്ളുന്ന ദൈവമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സാമ്പത്തിക കാര്യമാണല്ലോ പറഞ്ഞു വരുന്നത്. അപ്പോൾ കർത്താവ് പറയുന്നത്, അനീതിയുള്ള മാമോൻ, ഇതിനകത്ത് അനീതിയുടെ ഒരു വ്യാപാരമുണ്ടെങ്കിലും, അനീതിയുടെ വ്യാപാരം പണത്തിലുണ്ടെങ്കിലും, നീ എന്ത് ചെയ്യണം, നിത്യകൂടാരത്തിലേക്ക് അനീതിയുടെ മാമോനെ നീ സുവിശേഷ മാർഗത്തിലൂടെ ഉപയോഗിച്ചാൽ അനേകർ നിനക്ക് തീരുന്നു വലിച്ചെടുത്ത് നിശ്ചയകൂടാരത്തിൽ നിനക്ക് സ്നേഹിതന്മാരെ വർദ്ധിപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് അനീതിയുടെ മാമോൻ എന്ന് വിളിക്കാൻ പോലും, ഇതും കൊണ്ട് നമുക്ക് ദൈവരാജ്യത്തിലേക്ക് കുറെ ആൾക്കാരെ എന്ത് ചെയ്യാം, നേടാം. പ്രൈസ് ദി ലോർഡ്. നിശ്ചയമായിട്ടും ആ ഒരു കാര്യം ചെയ്യുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന വിശേഷം ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ലൂക്കോസിന് സുവിശേഷം 12:13 മുതൽ താഴേക്ക് വായിച്ചാൽ, അവിടെ ഒരു വലിയ മനുഷ്യനെ, ഒരു മനുഷ്യനെ കാണുന്നുണ്ട്. അവൻ ഒത്തിരി ആ ആണ്ടിൽ വളരെ എന്ത് ചെയ്തു, ലാഭമുണ്ടായി. കൃഷി, കാർഷിക മേഖലയാണ്, കളപ്പുരകളൊന്നും ഗോഡൌണൊന്നും പോരാ, അതും തികുന്നതിനേക്കാളധികം അവന് ഒത്തിരി അവന് ഫലം കിട്ടിയത് കൊണ്ട് അവൻ കളപ്പുര എന്ത് ചെയ്തു, പൊളിച്ചു വിടുന്നു. ഞാൻ വായിച്ചു വിടുക, പറഞ്ഞു വിടുക, പൊളിച്ചു വിടും. നമുക്കറിയാവുന്ന ഭാഗമാണ്, ശരിയല്ലേ ഞാൻ പറഞ്ഞ റഫറൻസ്? ലൂക്കോസ് 12:13 മുതൽ. ആ കളപ്പുര എന്ത് ചെയ്തു, പൊളിച്ചു വിടുന്നു. അവൻ അതെല്ലാം നിറച്ചിട്ട് അവൻ അവനോട് പറഞ്ഞു, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ആണ്ടികളോളം തിന്നാനുള്ളതുകൊണ്ട്. ഇതാണ് എപ്പിക്യൂരിയൻ ഫിലോസഫി എന്ന് പറയും. എപ്പിക്യൂരിയൻ ഫിലോസഫി ഒന്നും നമുക്ക് അറിയത്തില്ലെങ്കിലും ചിലരൊക്കെ അങ്ങനൊക്കെയാ പോകുന്നത് അല്ലേ. എപ്പിക്യൂരിയൻ ഫിലോസഫി, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ. There is no nothing beyond this life. ഈ ജീവിതത്തിന് അപ്പുറത്തൊരു കാര്യമില്ല എന്നാണ് എന്റെ ചിന്ത. അതിന്റെ അപ്പുറത്തേക്ക് ഞാൻ പോകുന്നില്ല. ശ്രദ്ധിക്കുക, ഇതൊക്കെ ഏതൻസിൽ, ഞാൻ നിനക്ക് കാര്യം സോളി, ഏതൻസിൽ എപ്പിക്യൂരിയൻ സ്റ്റോയിക്ക് ഫിലോസഫേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, അതാണ് അവിടെ. ഈറ്റ്, ഡ്രിങ്ക് ആൻഡ് മെറി, ടുമോറോ വി വിൽ ഡൈ, ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട തത്വശാസ്ത്രം. ഇവിടെ ഈ മനുഷ്യൻ അതുപോലുള്ളവനാ, എല്ലാം ഏറെ ആണ്ട് നിനക്ക് കഴിക്കാനുണ്ട്. അവനെ കളപ്പുരയൊക്കെ, കളപ്പുരഞ്ഞ് ഗോണവണൊക്കെ വികസിപ്പിച്ചിട്ട് എല്ലാം വെച്ചിട്ട് പറയാം, ഓ ഇഷ്ടം പോലെ ഉണ്ട് എനിക്ക്, ഇനി എന്താ പ്രശ്നം, എല്ലാം പേടിക്കാൻ ഇനി പറയോ, ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അതാ കർത്താവ് പറഞ്ഞത്. പക്ഷേ അവിടെ ചോദിക്കുന്ന ചോദ്യം, മൂഢാ, ഇന്ന് രാത്രി, ഈ രാത്രി ഞാൻ നിന്റെ പ്രാണനെ നിന്നോട് ചോദിച്ചാൽ നീ ഒറ്റ വെച്ചതൊക്കെ ആർക്കാവും. അതിന്റെ അവസാന, ആ പാരഗ്രാഫിന്റെ അവസാന ബാക്കി ഒരു ഒരു മോളർ ടീച്ചിങ് കൊടുക്കുന്നുണ്ട്. ദൈവശയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ ഗതി ഇതാകും. സ്തോത്രം. അപ്പോൾ ആത്മീയ സമ്പന്നത കൂടാത്ത ഭൗതിക സമ്പന്നത കൊണ്ട് ഗുണമില്ല. ആത്മീയ സമ്പന്നതയ്ക്ക് മുറുകെ പിടിക്കുന്ന, പ്രാധാന്യം കൊടുക്കുന്നതാണ് ഞാനും നിങ്ങളും. ഭൗതിക സമ്പന്നതയുണ്ടെങ്കിൽ നോ പ്രോബ്ലം. മനസ്സിലാവുന്നുണ്ടോ? ആത്മീയ സമ്പന്നത ഒരിക്കലും ഭൗതിക സമ്പന്നത കൊണ്ട് എന്ത് ചെയ്യരുത്, മാറ്റിമറിക്കാൻ പാടില്ല. ആത്മീയ സമ്പന്നതയുടെ ഭാഗത്ത് ഭൗതിക സമ്പന്നതയ്ക്ക് പ്രാധാന്യം കൊടുത്ത് അതിനുവേണ്ടി നമ്മളെല്ലാം, എല്ലാ ചിന്തയും അതിനുവേണ്ടി മാത്രമാണെങ്കിൽ നമ്മുടെ ജീവിതം തകടമറിയും. നമ്മുടെ ജീവിതം അവസാനിക്കുമ്പോൾ ഒന്നുമില്ലാത്തവനായി ലോകത്ത് കടന്നു പോകേണ്ടി വരും. ധനമില്ലെന്നല്ല പറഞ്ഞത്, നിശ്ചിത നഷ്ടപ്പെടുത്തി പോകുന്ന ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഒരിക്കലും 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 ആത്മീയതയെ ഭൗതികം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, മാറ്റി പഠിക്കാൻ പാടില്ല. ഒരു ചൊല്ലിങ്ങനുണ്ട്, ഒരു 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 സെയിങ് ഉണ്ട് ഇങ്ങനെ, അതിലാണ് ആത്മീയത്തിൽ എന്തുണ്ട്, ഭൗതികമുണ്ട്, പക്ഷെ ഭൗതികത്തിൽ എന്തില്ല, ആത്മീയതയില്ല. ഉണ്ടോ? അതിനകത്ത് എല്ലാം അടങ്ങിയിട്ടുണ്ട്. നമ്മൾ അതിനെ കുറിച്ച് കൂടി വ്യാകരപ്പെടേണ്ട ആവശ്യമില്ല. ശ്രദ്ധിക്കുക, യേശു കർത്താവ് പറഞ്ഞ ആ ഭാഗങ്ങൾ ഞാൻ നിങ്ങോട് പറഞ്ഞല്ലോ. എപ്പോഴും നമ്മുടെ ട്രൂ ക്യാരക്ടർ, ശരിയായ നമ്മുടെ സ്വഭാവം തിരിച്ചറിയുന്നത് നമ്മളെ കുറിച്ച് പണം വരുമ്പോഴാണ് അല്ലേ. അല്ലേ, ശരിയാ, നിശ്ചയമായിട്ടും അതാണ്. ഇങ്ങനെ ഒരു ഒരു ഭാഗം ഞാൻ വായിക്കാം. Man's true character is more conclusive than how he spends his money and his time. ഒരുവന്റെ പണവും സമയവും എങ്ങനെ ഉപയോഗിക്കുന്നു, അതിനടിസ്ഥാനത്തിൽ ഒരാളുടെ സ്വഭാവം നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഞാൻ തരട്ടെ, അവരുടെ ഞങ്ങൾ സൈക്കിൾ ടൂറിന് കേരളം മുഴുവനും പോയ ആ കാലഘട്ടത്തിൽ 87 പാസ്റ്റർ വി എ തോമസ് എന്ന് പറയുന്ന അനുഗ്രഹീതരായ ദൈവത്തിന് കാല് മുറിച്ച് കണ്ണൂര് കോളിത്തട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന്റെ നാട്ടിൽ വിശ്രമിക്കുക. അപ്പൊ ഞങ്ങൾ അദ്ദേഹത്തോട് വലിയ ഒരു അനുഗ്രഹീതനായ ദൈവത്തിനായിരുന്നു അദ്ദേഹം. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, ദേവദാസനെ എന്തോ ഈ വിദേശ പണമൊക്കെ സ്വീകരിക്കുന്നില്ല, അല്ലെങ്കിൽ സുശേഷ വേലയ്ക്ക് ഉപയോഗിക്കുന്നില്ല, എന്താ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം പറഞ്ഞു, മക്കളെ എങ്ങനെ നീ അത് സമ്പാദിച്ചു, ഏത് മാർഗത്തിൽ, ഉപദേശം കിട്ടിയാണോ, കള്ളം പറഞ്ഞാണോ, ആവശ്യമില്ലാത്ത ഫോട്ടോ കൊടുത്താണോ? ഏ പണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഇന്നിപ്പോ എല്ലാവരും പഠിച്ചു പോയി അങ്ങനെയൊക്കെ. പഠിച്ചു പോയെന്ന് പറഞ്ഞാൽ തട്ടി പണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത ഫോട്ടോ കൊണ്ടു കൊടുത്തു, അതുപോലെ തന്നെ പിന്നെ നമ്മൾ പിന്നെ എന്തോ പറഞ്ഞു, പിന്നെ പിന്നെ കള്ളം പറയാ, ഉപദേശം, യെസ് ഉപദേശം വിറ്റിട്ട് ഒക്കെ. ഇവിടെ പെന്തക്കോസ്തു വരുന്നവരൊക്കെ പണ്ട് യേശുനാമത്തിലൊക്കെ പോയി ഭൂമിയെ പട്ടത്ത് ചേർത്തൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇഷ്ടം പോലെ കാശി വരും, ഇഷ്ടം പോലെ കാശി വരും. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയൊക്കെ ചെയ്താൽ കാശ് വരും. പക്ഷേ അദ്ദേഹം പറഞ്ഞത് എങ്ങനെ നീ പണം സമ്പാദിച്ചു, എങ്ങനെ നീ ചെലവഴിച്ചു, ഈ രണ്ടു കാര്യത്തിൽ നിന്റെ കര ശുദ്ധമാണെങ്കിൽ നോ പ്രോബ്ലം. മനസ്സിലാകുന്നുണ്ടോ? എങ്ങനെ പണം കൈവന്നു, എങ്ങനെ ചെലവഴിച്ചു, അത് ശൂഷണങ്ങളുടെ ബന്ധത്തിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം. അപ്പൊ നിശ്ചയമായിട്ടും നമ്മുടെ പണത്തെ കൺട്രോൾ ചെയ്യുക, അതിനെ കൺട്രോൾ ചെയ്ത് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ലൂക്കോസിന് ശേഷം 21-ാം അധ്യായത്തിൽ 32 മുതലുള്ള വാക്യത്തിൽ മൂന്ന് കൂട്ടം ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. അത് ശിശുമാരോട് തന്നെ പറയുന്ന ഭാഗമാണ്. ലോകാന്ത്യം വന്നിരിക്കുന്ന വന്നെത്തിയിരിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ ഓർത്തിരിക്കണം എന്ന് പറഞ്ഞ ലോകത്തിലുള്ള സകല മനുഷ്യരെയും മൂന്ന് തട്ടകങ്ങളായി, തട്ടകത്തിലായി തിരിച്ചിട്ട് കർത്താവ് പറയുന്ന ഒരു ഭാഗം ലൂക്കോസ് 21-ന് 32 മുതൽ 34-36 വരെയുള്ള വാക്യങ്ങളുണ്ട്.
ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും, മദ്യപാനത്താലും, ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണിപോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളി. അത് സർവഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാത്തിലും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പ് നിൽപ്പാനും നിങ്ങൾ
പ്രാപ്തരാകേണ്ടതിന്
സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കും.
ശിശുമാരും പുരുഷാർത്ഥോട് തന്നെ അനുഗമിക്കുന്നത് പറയാണ്, ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. മനുഷ്യപുത്രൻ വെളിപ്പെടുമ്പോൾ അവന്റെ മുമ്പിൽ നിൽക്കാൻ പ്രാപ്തി ഉണ്ടാകാൻ ഉണർന്നും പ്രാർത്ഥിച്ചിരുന്നോണം. മൂന്ന് പ്രശ്നമുണ്ടാവും ലോകത്തിൽ ഇന്നും ഉണ്ടത്. ഒന്നെന്താ? അതിഭക്ഷണം. ഞാനിത് വായിച്ച പണ്ട് കാലത്ത് എന്ന് പറഞ്ഞേ ഒത്തിരി ഭക്ഷണം കഴിക്കുന്നതാണ്. ഒത്തിരി ഭക്ഷണം കഴിക്കുക. ഒരാൾ പറഞ്ഞു നീതിമാൻ വേണ്ടുവോളം ഭക്ഷിക്കും. അപ്പൊ വേറെ ആൾ പറഞ്ഞു ഏ അമിത ഭക്ഷണം പാപമാണ്. എന്താ ഇപ്പൊ ചെയ്യുന്നത്? ഇപ്പൊ നമ്മള് അമിത ഭക്ഷണം പാപമാണെന്ന് ഒരു ഭാഗം മനസ്സിലത്ത് എന്താ നീതിമാൻ വേണ്ടുവോളം ഭക്ഷിക്കും. ഈ ആ കാര്യത്തെ കുറിച്ച് ഒന്നല്ല, 10 ചപ്പാത്തി അല്ലെ 12 ചപ്പാത്തി എന്ന കാര്യമൊന്നുമല്ല പറഞ്ഞത്. എന്താ നിങ്ങൾ പറയുന്നത്? എന്റെ കഥ പറയാം. ഞാൻ ആനമാനസി പോയപ്പോ ഞാൻ പറഞ്ഞു ഒന്നും കണ്ണോട് പോയല്ല ദർശനം. ദൈവം ഒരു വെളിപ്പാട് സജ്ജത്തോട് പോയപ്പോൾ ഒരു ഭക്തനായ മനുഷ്യൻ ഞങ്ങൾ 10 പേര് പറഞ്ഞു നിങ്ങൾ ആനമാനസ് വന്ന് ഒക്കെ കഷ്ടപ്പെട്ട വെയിലൊക്കെ കൊണ്ട് 55 ദിവസം തമിഴ്നാട് കംപ്ലീറ്റ്, കേരളത്തിന്റെ അല്ല, തമിഴ്നാട് മുഴുവൻ ചെന്നപ്പോൾ വസ്ത്രം തട്ടുവീട് എന്ന് പറയുന്ന ശൈലോ എന്ന് പറഞ്ഞ ചർച്ചിന്റെ പ്രസിഡന്റാണ് അദ്ദേഹം. ആനമാനസ് ഇഷ്ടം പോലെ ചർച്ചസ് ഉണ്ട്. വന്ന് ആനമാനസിൽ ഒരു 6 മാസം ഞങ്ങൾ വർക്ക് ചെയ്ത് ചോദിച്ചു. ആട്ടെ എന്ന് പറഞ്ഞു ചെറുപ്പക്കാരല്ലേ ഞങ്ങള്. 6 പേര് ഗ്രാജുവേഷൻ, 4 പേര് തുടർന്ന് പഠിക്കേണ്ടി വരിക. സെക്കൻഡ് ഇയർ കഴിഞ്ഞു, കത്തെഴുതി, ഒന്നിനും മറുപടിയില്ല. എന്റെ 4 സ്നേഹിതന്മാർ വേറെ ബൈസ്കൂളിൽ പഠിപ്പിക്കാനും അതുപോലെ ചർച്ച് മിനിസ്റ്ററിൽ എത്തും. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുക, എന്റെ മനസ്സിൽ ആദ്യ മനസ്സ് അങ്ങ് തറച്ചു. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, രാത്രി ദർശനം കണ്ടു, കപ്പൽ വരുന്നു. എന്റെ എല്ലാ ഫ്രണ്ട്സും സ്നേഹിതരെ അവരെ വീട്ടുകാരെല്ലാം ഉണ്ട്, അവരുടെ യാത്ര പറഞ്ഞു. ഞാൻ ആദ്യ മനസ്സിലേ പോകുന്നു, മിശ്രയെ പോകുന്നു, പെട്ടി പിടിച്ച് ഞാൻ കയറുന്ന ദർശനം കണ്ടു. ഞാൻ എന്റെ കൂട്ടുകാരൻ സുനിലിനോട് പറഞ്ഞു, സുനിലെ ഞാൻ പോവുകയാണ്, നീ വരുന്നോ ചോദിച്ചു. വരുന്നെന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടും കൂടെ 80-90 പോകുന്നു. ഞങ്ങൾക്ക് ആകെ അറിയാവുന്ന ഒരു അഡ്രസ്സ് കിട്ടി, കെ ടി ഉമ്മൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ഫോറസ്റ്റ് കോർപ്പ്സ് മാനേജറും ഐ ടി പാസ്റ്റർ ആയിരുന്നു. അവിടെ കാലിക്കറ്റും മണ്ടൂരും മഞ്ചേരിയൊക്കെ ഉണ്ട് അന്റെ മനസ്സിൽ. കാലിക്കറ്റ് ഇത് മാത്രം അറിയാം, കണ്ടിട്ടില്ല, സ്വീകരിക്കാന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ കപ്പലിൽ കയറി പോയി അവിടെ ചെന്നിറങ്ങി. എല്ലാവരും സ്വീകരിക്കും, എല്ലാവരും വരുമ്പോൾ ബോട്ട് ചട്ടിയിലേക്ക് അടുത്തിട്ട് 1 മണിക്കൂർ എടുക്കും സീലേക്ക് വെച്ചിറങ്ങാൻ. കരയെ ആരുമില്ല സ്വീകരിക്കാൻ. വീട് ക്യാബിനിൽ പോയി കരയും, വീട് വന്നിരിക്കും. ഏതായാലും ഒരാൾ സഹായത്തിന് അവർ വീട് പോയി അവിടെ താമസിക്കാനൊക്കെ കോട്ടേഷനാണ്. 4 മക്കള് ഭാര്യയും ഭർത്താവുള്ള നേരെ ഞങ്ങൾ ഒരു അവിടെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ടാക്കി. അന്ന് 40 രൂപ വെച്ച് അതിന് പോയി. 1 ബ്രെഡ് മേടിക്കും, 18 പീസ് ഞങ്ങൾ 2 രൂപ കഴിക്കും. പിന്നെ ആരമാരുടെ വീട് അവർ റെഡിയാക്കി തന്നു. പിന്നെ ചർച്ചസ്മാർ നല്ല സ്നേഹത്തിൽ അവിടെ ഞങ്ങൾ 2 വർഷം കർത്താനോട് വളരെ അധ്വാനം ചെയ്തു. ഞാൻ പറഞ്ഞത് ആ കാലഘട്ടത്തിലെ എന്റെ പപ്പ എഞ്ചിനീയറാണ്, എന്റെ കൂട്ടുകാരന്റെ ജ്യേഷ്ഠൻ അമേരിക്കയില്ല. ഒരു കത്തെഴുതിയാൽ മതി, പക്ഷെ ചെയ്യില്ല ഞങ്ങൾ ചെയ്യില്ല. സ്തോത്രം. പിന്നെ കെ പി ഹനാൻ പറഞ്ഞു ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു, അതിന് നമ്മൾ അപേക്ഷിക്കില്ല. അതുകൊണ്ട് നന്നായിട്ട് ദർശനം കണ്ടുപോയതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായില്ല. ട്യൂഷൻ പിള്ളേരെ പഠിപ്പിക്കായിരുന്നു അന്ന്. ഒരു കുട്ടിയെ പഠിപ്പിച്ച ഒരു വിഷയം 150 രൂപ കിട്ടും. വേണ്ട, എല്ലാം കൂടെ പഠിപ്പിച്ചിട്ട് 50 രൂപ മേടിക്കത്തുള്ളായിരുന്നു. ഒരു പെന്തക്കോസ്തുകാരെ വീട്ടിട്ടു, അവിടെ 3 ആൺപിള്ളേരുണ്ട്, പഠിക്കാൻ പറയില്ല, അവർക്ക് ഫ്രീ ട്യൂഷൻ. വൈകിട്ട് ഫുഡ് ഫ്രീ. മൂന്നാഴ്ച സത്യം, മൂന്നാഴ്ച ഞങ്ങൾ അടുപ്പിലെത്തിക്കായിരുന്നിട്ടുണ്ട് ഈ ഒരൊറ്റ ഫുഡ് കൊണ്ടാണ് ഞങ്ങള് അന്ന് ജീവിച്ചിരുന്നത്. അന്നൊരു ഫാസ്റ്റ് അവിടെ നമുക്കറിയാലോ പത്തനാവൂർ സോറി പുനലൂർ 54 അവിടെ സജീവല്ലേ വന്നിട്ടില്ല. അദ്ദേഹത്തെ പറയുള്ളൂ ഷാജി പാസ്റ്റർ ഉണ്ട് ചർച്ചകളിലെ. അദ്ദേഹത്തിന് എവിടെയും ഒരു ബൈബിൾ വിറ്റാൽ ഉടനെ പുള്ളി കാശുകൾ ഓടി വരും. അദ്ദേഹവും പട്ടണിയാ, ബ്രെഡ് മേടിച്ച് പഴമൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ ഉദ്ദേശിച്ച് കഴിക്കുന്ന രീതി. അങ്ങനെ ഇന്നൊരു ദിവസം കാശി കിട്ടിയപ്പോ ചപ്പാത്തി ഉണ്ടാക്കി അത് പറയണം വന്ന് 17 കഴിച്ചു ഞാൻ. പക്ഷേ അതൊരു പ്രത്യേക കാര്യം, അന്നത്തെ കാര്യമായിരുന്നു. എത്ര വർഷം മുമ്പാ, 90 കഥയാ, 91 കാര്യം. ഇപ്പൊ നിങ്ങൾ അത് ഓർത്തോണ്ടിരിക്കരുത്, മടങ്ങി വരാം. ഓക്കെ, ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞ അമിത ഭക്ഷണം പാവമാണെന്ന് പറയുമ്പോൾ ഈ കഴിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. ശരിക്കും അവിടെ ഇംഗ്ലീഷ് ബൈബിൾ നോക്കിയാൽ ഡിസിപ്പേഷൻ എന്നൊരു പദമാവും, ഡിസിപ്പേഷൻ സുഹലോലുപത എന്നതിന്റെ അർത്ഥം എന്താ? ആ അമിത ഭക്ഷണം അല്ലെ അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത് ശരിയായിട്ട് പഴയ ഭക്ഷ മലയാളത്തിൽ എന്താ? അതിഭക്ഷണം. അതിഭക്ഷണം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നമ്മളെ കുറച്ച് കൂടുതൽ കഴിക്കുന്ന ഒരാളെന്ന അർത്ഥത്തിൽ അല്ല അവിടെ പറഞ്ഞത്. ഡിസിപ്പേഷൻ എന്നൊരു പദമാവും, അതിന് ശരിക്കും സുഹലോലുപത. ഒരു നേരം കഴിച്ച കാര്യമല്ല, ജീവിതം മുഴുവനും ചാപ്പാടിനു വേണ്ടിയും ലക്ഷുറിയായി മാത്രം ഉപയോഗിക്കുന്ന, അത് ഭക്ഷണം മാത്രമല്ല ജീവിതത്തിന്റെ മുഴുവൻ കാര്യമല്ല, ലക്ഷുറി ലൈഫിനെ മുഴുവൻ ഉദ്ദേശിക്കുന്നു. ജീവിതം മുഴുവൻ ലക്ഷുറി ലൈഫിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചാൽ കർത്താവിന്റെ വരവിൽ അതൊരു കണിയാകാൻ സാധ്യതയുണ്ടെന്നാണ് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജസ്റ്റ് ഓപ്പോസിറ്റ് അടുത്തൊരു കൂട്ടരോട് പറയുന്നുണ്ട്. എന്താ അവർ അവരുടെ വിഷയം? എന്താ മദ്യപാനമല്ല മറ്റേത്, ഉപജീവന ചിന്ത ഇവർക്കില്ല. ഒരാളെ ദൈവത്തെയും വിട്ടിട്ട് സുഖലോലുപതയ്ക്ക് വേണ്ടി മാത്രം, അതിനകത്ത് എല്ലാ സുഖങ്ങളും വരുന്നുണ്ട്, വിഷയ സുഖങ്ങളുണ്ട്, എല്ലാം വരുന്നുണ്ട്, സകലവും. അതായത് ലക്ഷറി ലൈഫിൽ വരാവുന്ന എന്തും ആസ്വദിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ നിത്യത കാണത്തില്ലെന്ന് ബൈബിൾ പറയുന്നു. കാരണം അത് പെട്ടെന്ന് കണി പോലെ വരും, അതാ പറയുന്നത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതെല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്നതാണ്, പക്ഷെ നിങ്ങൾ അതിൽ വീഴാതിരിക്കാനും മനുഷ്യത്വത്തിന്റെ വരവിൽ നിങ്ങൾ ധൈര്യത്തോടെ നിൽക്കേണ്ടതിനും നിങ്ങളൊന്ന് ഉണർന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ള ഡിസിപ്പേഷൻ എന്ന് പറയുന്ന സുഹലോലുപത ഒരു ദൈവം ഇതിനെ പാടില്ല എന്നറിയ. ഞാൻ ഒരു ദിവസം ബിരിയാണി കഴിച്ച ഒന്നുമല്ല ഞാനിവിടെ പറഞ്ഞത് കേട്ടോ. സുഹലോലുപതയ്ക്ക് വേണ്ടി എല്ലാ സുഖങ്ങൾക്ക് വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ചേ പറയുന്നുള്ളൂ, അല്ല വേറെ ഒന്നുമല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് മറ്റൊരു ഭാഗമുണ്ട്. ഇവർക്ക് സുഹലോലുപത അല്ല പ്രശ്നം, ഇവർക്ക് എന്താ ഇല്ലായ്മ പ്രശ്നം, ഉപജീവന ചിന്ത, ഓരോ നിമിഷവും തള്ളി നീക്കാനുള്ള ബുദ്ധിമുട്ട്, അതും ദൈവത്തെ അവിശ്വസിക്കാൻ കാരണമായി തീരാ. എനിക്കില്ല, എന്തുകൊണ്ട് എന്നെ ദൈവം ഇങ്ങനെ സൃഷ്ടിച്ചു, ഞാനൊരു ദരിദ്രനായി പിറക്കാൻ കാര്യമെന്താ, ദൈവത്തിന് എന്തുണ്ട്, മുഖപക്ഷമുണ്ട്. ആ ഒരു ചിന്തയിൽ ദൈവത്തോട് മറുതലിച്ച് ജീവിക്കുന്നവരനുഭവം, അല്ലെങ്കിൽ ജീവിതത്തിന് അല്ലൽ ആ കഷ്ടതയെ ഉൾക്കൊള്ളാൻ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ചില സ്ട്രക്ചർ പ്രശ്നങ്ങളുണ്ട്, ജനിച്ചു തന്നെ കോടീശ്വരന്മാരായി പിറക്കുന്നവരും ജനനം കൊണ്ട് തന്നെ തീരെ പാവപ്പെട്ടതായി ജീവിക്കുന്ന ലോകത്തിലില്ലേ, ഉണ്ട്, അങ്ങനുണ്ട്. അപ്പോൾ അങ്ങനെ ഉപജീവന ചിന്ത തന്നെ അധികമായി വരുമ്പോൾ ദൈവസേവയും ദൈവഭക്തിയും ദൈവ ഭയവും ഒക്കെ വിട്ടുപോകാൻ സാധ്യതയുണ്ട്, അതും കണിയായി തീരാം. കാരണം ദൈവത്തെ തള്ളി പറയാം. പിന്നെ ഈ രണ്ടിനെ ഇടയ്ക്ക് വയ്ക്കുന്ന രണ്ട് കൂട്ടരുടെ ചേർന്നൊരു കൂട്ടരെ ഇടയ്ക്ക് കാണുന്നത് എന്താ? മദ്യം. അതായത് വെറുക്കൂത്ത് സ്വഭാവത്തെ വെച്ചിരിക്കും. വെറുക്കൂത്തുകൾ, മദ്യപാൻ ഉൾപ്പെടെയുള്ള അനാവശ്യമായ കാര്യങ്ങൾ, പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ ജീവിതത്തിന് ഭാഗമാക്കുന്ന ഒരു സംഘം. ഈ മൂന്ന് സംഘവും സുഹലോലുപതയും നേരെ ജസ്റ്റ് ഓപ്പോസിറ്റായ ഉപജീവന ചിന്തയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവനും, ഇത് രണ്ടിന്റെ മധ്യത്തിൽ വൃഥാവായി പണം ചെലവഴിച്ച് ദൈവസ്നേഹിതമല്ലാത്ത തെറ്റായ അബദ്ധസഞ്ചാരം നടത്തുന്ന ഒരു കൂട്ടർ, ഈ മൂന്ന് കൂട്ടരും കർത്താവിന്റെ വരവിൽ താളടിയാകും. എന്നാൽ ദൈവമക്കളെ, നമ്മൾ മനുഷ്യപുത്രന് മുമ്പിൽ നിൽക്കാൻ ധൈര്യം കിട്ടേണ്ടതിന് എന്ത് ചെയ്യണം? സദാകാലം ഉണ്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് ഈ സാമ്പത്തിക കാര്യത്തിന്റെ ഇതാണ്, ഒന്നിൽ അങ്ങോട്ട് അല്ലെ ഇങ്ങോട്ട്, ഇതാ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ ആ ഭാഗം കൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് സാമ്പത്തിക കാര്യത്തെ കുറിച്ച് ചിന്തിച്ചുള്ള മൂന്ന് പ്രധാന ചിന്തകളുണ്ട്, അത് പറഞ്ഞാൽ നിർത്താം. ഒന്ന് പോവർട്ടി തിയോളജി. പോവർട്ടി തിയോളജി എന്താ? പോവർട്ടി തിയോളജി, പോവർട്ടി തിയോളജി എന്ന് പറഞ്ഞാൽ ക്രിസ്തു പോവർട്ടി തിയോളജി പറഞ്ഞാൽ ദരിദ്രരുടെ ദൈവശാസ്ത്രം, അല്ലെങ്കിൽ ദാരിദ്ര്യത്തിന്റെ ദൈവശാസ്ത്രം എന്ന് പറയാം. അതായത് ക്രിസ്തു ഭക്തൻ, ദേ ഹാവ് ടു റിനൗൺസ് എവറിഥിങ്, അവരെന്ത് ചെയ്യണം? എല്ലാം പരിത്യജിക്കണം, എല്ലാം പരിത്യജിച്ച് ഒന്നുമില്ലാത്തവനെ പോലെ എന്ത് ചെയ്യണം? കഷ്ടത ഏറ്റുകൊടുത്ത് വേണം ഒരു ഒരു ദൈവ ഇതിൽ ജീവിക്കേണ്ടത് എന്ന് അതിന് ആ ചിന്തയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു 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 ചിന്താധാരയാണ് ഇവിടെ. ദൈവമക്കൾ എല്ലാവരും എന്ത് ചെയ്യണം? കഷ്ടതയ്ക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ ജീവിതത്തിൽ എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാകുകയും, ധനമെന്നത് ഒരു 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 അനുഗ്രഹമല്ല, നിശ്ചയമായിട്ടും ഉപേക്ഷിക്കുന്ന പരിത്യജിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് ചിന്തിക്കുന്ന ഒരു 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 ചിന്താരീതിയാണ്. ഓക്കെ, രണ്ടാമത് മറ്റൊരു ചിന്താഗതി, അത് പ്രോസ്പെരിറ്റി തിയോളജിയാ. ഇന്ന് ഒത്തിരി ഡിമാൻഡ് ഉള്ള സംഗതിയാണ് പ്രോസ്പെരിറ്റി തിയോളജി. അപ്പൊ ഈ ആദ്യത്തെ കൂട്ടർ കൊണ്ട് കേട്ടോ, അങ്ങനെ ഉള്ളവരൊക്കെയാണ് സന്യാസ ജീവിതത്തിനൊക്കെ പോകുന്നത്, എല്ലാം പരിത്യജിച്ച് പോകുന്ന ഒരു കൂട്ടം. സഹനം എന്നൊക്കെ പറയാം, സഹനം, സഹനത്തിന്റെ മാർഗം പോകുന്ന ആൾക്കാര് അല്ലെ. മിണ്ടാമടം പോലും ഉണ്ട്, കോട്ടയത്ത് നിന്നാ കാണാം മിണ്ടാമടം. അവർ മിണ്ടത്തില്ല അവര്. പിന്നെ ഒരു മണിക്കൂർ ഉണ്ടാകുന്നവരുണ്ട്, രണ്ട് മണിക്കൂർ ഉണ്ടാകുന്നവരുണ്ട്, ദിവസം അഞ്ച് മണിക്കൂർ മാത്രം ഉണ്ടാകുന്നവരുണ്ട്. അങ്ങനെ മിണ്ടാമടങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിലല്ല, പലയിടത്തും ഉണ്ട്. സഹനത്തിന്റെ ഭാഗമായി ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എല്ലാ കാര്യത്തിൽ രണ്ട് ഡ്രസ് മാത്രം എന്ന് ചിന്തിക്കുന്ന അവസ്ഥ. ഞാൻ പറയും ഇങ്ങനെയൊക്കെയുള്ള പോവർട്ടി തിയോളജി, അത് ദൈവത്തിൽ അങ്ങനെ ആയിരിക്കും എന്ന് ചിന്തിക്കുന്ന, അടിസ്ഥാനപരമായി ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ധനം കൂടുന്നത് പാപമാണ് ശാപമാണെന്ന് ചിന്തിക്കുന്നവർ. പ്രോസ്പെരിറ്റി തിയോളജിക്ക് നേരെ തിരിച്ചാണ്. അവിടെ അവർ പറയുന്നത്, ദ ഡിസൈപ്പിൾസ് ഓഫ് പ്രോസ്പെരിറ്റി തിയോളജി ബിലീവ്സ് യു ഹാവ് നോട്ട് ബിക്കോസ് യു ആസ്ക് നോട്ട്. നീ ചോദിക്കുന്നില്ല ദൈവത്തോട്, അതുകൊണ്ട് നിനക്ക് ദൈവം എന്ത് ചെയ്യുന്നില്ല, തരുന്നില്ല. അപ്പൊ നീ എന്ത് ചെയ്യണം, നിനക്കുള്ളതെല്ലാം നീ ചോദിക്കും, നിനക്ക് എന്തൊക്കെ മനസ്സിൽ തോന്നുന്നതെല്ലാം ചോദിച്ചോണം, അത് ദൈവം എന്ത് ചെയ്യും, തരും. അത് ദൈവത്തിന്റെ ബ്ലെസ്സിംഗ് ആണ്, അങ്ങനെയുള്ള ഒരു കാര്യം. അതുകൊണ്ട് ഒരിക്കലും ഒരു ദൈവവൈദ്യൽ ദരിദ്രനായി ജീവിക്കേണ്ട ആവശ്യം ഇല്ല, അതിന്റെ ആവശ്യമില്ല. ദൈവം സമ്മാനനാകയാൽ നമ്മൾ ആരാണ്, സമ്മാനന്മാരാണ്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ആവശ്യമുള്ളതൊക്കെ ദൈവത്തോട് ചോദിക്കാം, ചോദിക്കാത്തതുകൊണ്ട് അത് കിട്ടാത്തത് എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി പ്രോസ്പെരിറ്റിക്ക് വേണ്ടി ആൾക്കാരെ ഒരുക്കുന്ന ഒരു ചിന്തയാണ്. ഇത് രണ്ടും അടിസ്ഥാനപരമായി അതിൽ തന്നെ തെറ്റാണ് എന്ന് ഞാൻ ഇപ്പോൾ സമർത്ഥിക്കുന്നു. മൂന്നാമത്തെ ഒരു കാര്യം, അതാണ് സ്റ്റിവാഷിപ്പ് തിയോളജി. എന്താ അത്? കാര്യവിചാരകത്തിന്റെ ദൈവശാസ്ത്രം. എന്താ കാര്യവിചാരകത്തിന്റെ? ആദ്യത്തെ രണ്ടും രണ്ട് എക്സ്ട്രീമാ അല്ലേ, അല്ലേ? രണ്ട് എക്സ്ട്രീമാ, രണ്ട് ചിന്തകൾ. എന്നാൽ സ്റ്റിവാഷിപ്പ് തിയോളജി, സ്റ്റിവാഷിപ്പ് അതായത് കാര്യവിചാരകത്തിന്റെ ദൈവശാസ്ത്രം, അത് എന്താണെന്നറിയാമോ? സ്റ്റിവാഷിപ്പ് ബിലീവ്സ്, അവർ പറയുന്നത് ഗോഡ് ഓൺസ് ആൻഡ് കൺട്രോൾസ് എവറിതിങ്. The possessions are a privilege and not a right. The steward gives up his rights. Ava ivide ivide udheshikkunnathu devam ellathinte udamaya, avan ellam neendrikkunnavanana. Avonde padavigal anugrahangal okke devam namukku therum, adu nammude oru devam therunna anugraham aanu, adu bonus aanu, adu ende theerthum ഒരു ഒരു റൈറ്റ് എന്ന് നമുക്ക് തീർത്തു പറയാൻ പറ്റില്ലെന്നാ അതിനത് പറഞ്ഞത്. എന്ന് പറഞ്ഞ ചുരുക്കത്രേ ഉള്ളൂ, ദൈവം നമുക്ക് തരുന്ന എല്ലാ കാര്യങ്ങളും ഭയത്തോടെ ദൈവത്തിന്റെ ദാനമാണ്, ഇത് ദൈവത്തിൻ്റെതാണെന്നുള്ള ബോധ്യത്തോടെ നമ്മൾ എന്ത് ചെയ്യണം, കൈകാര്യം ചെയ്യണം. ഇതിന് നമ്മൾ കണക്ക് കൊടുക്കേണ്ടതാണ്. നമ്മുടെ വരുന്ന ഓരോ പണത്തിന് നമ്മൾ എന്ത് ചെയ്യണം, കണക്ക് കൊടുക്കണം. എന്റെ പോക്കറ്റ് വീണതുകൊണ്ട് ഞാൻ അധ്വാനിച്ചാന്നും പറയാൻ പറ്റില്ല, അതിന് ദൈവത്തിന് നമ്മൾ കണക്ക് കൊടുക്കണം. അത് ശരിയായ കാര്യത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ നമ്മൾ കഴിയണം എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ബൈബിൾ തന്നെ പറയുന്നുണ്ട്, ദശാംശ കാര്യമൊക്കെ കൃത്യമായ പഠനമത്തിൽ പറയുന്നുണ്ട്. പുതിയമത്തിൽ ഓഹരിയാണ് പറയുന്നത്, അതിന്റെ വിശദാംശങ്ങൾക്കൊന്നും ഞാൻ പോകുന്നില്ല. പിന്നെ ചില ദിവസമായി പറഞ്ഞ നിങ്ങളുടെ ഓഹരി നീതി മറ്റുള്ള നീതിയെക്കാളും പരിശന്മാർ നീതിയെക്കാളും കവിഞ്ഞു വരണം എന്ന് പറയുമ്പോൾ ദശാംശത്തൊക്കെ കൂളു കൊടുക്കണം എന്ന് പറയാറുണ്ട്. ഓഹരി, ഓഹരി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കടുപ്പ സംഗതി അല്ലേ. ഓഹരി ഷെയറാണ്. ഓക്കെ, ഞാൻ എന്റെ വിശദാംശത്തിൽ പോകുന്നില്ല. അപ്പൊ സ്റ്റിവാൻ തിയോളജി ഇത്രേ ഉള്ളൂ, ദൈവം നമുക്ക് തരുന്നതിനെല്ലാം നമുക്ക് കണക്കുണ്ടാകണം ദൈവസന്നിധിയിൽ. പിന്നെ ദൈവം തരുന്നതിനോട് നമുക്കൊരു ഒരു 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 എന്തുണ്ട്, അക്കൗണ്ടബിലിറ്റി ഉണ്ട്. അത് കൂടുതലാണെങ്കിലും കുറവാണെന്നെങ്കിലും ദൈവം നമുക്ക് തരുന്ന അതിൽ തൃപ്തിപ്പെടണം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, വി കണ്ടന്റ് വിത്ത് വാട്ട് വി ഹാവ്. നമുക്കുള്ളതിൽ നമ്മൾ എന്ത് ചെയ്യണം, തൃപ്തിപ്പെടണം. തിമൊഥെയൊസിന് ഒന്നാം ലേഖനം 6:6, അലംഭാവത്തോടുകൂടിയ ദൈവഭക്തി വലിയ ആദായമാണ് താനും എന്നാ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മരണം വായിച്ചാൽ എന്താ നെഗറ്റീവാന്ന് തോന്നും, അലംഭാവം. അതെന്ന് പറഞ്ഞത് ബി കണ്ടന്റ്, നമ്മളുള്ളതിൽ തൃപ്തിപ്പെടുക. ദൈവമേ എനിക്ക് ഇത്ര തന്നിട്ടുണ്ട്, ഞാനതിൽ തൃപ്തിപ്പെടുന്നു. ദൈവത്തോട് ചോദിക്കേണ്ടതെന്ന് ചോദിക്കണം നിശ്ചയമായിട്ടും, പക്ഷെങ്കിൽ ചോദിച്ച് ദൈവം തരുമ്പോഴും ഇതെല്ലാം ചെയ്യുമ്പോഴും വി ആർ അക്കൗണ്ടബിൾ. അതാണ് എന്റെ പ്രധാന ചിന്ത, ദൈവത്തോട് എന്ത് ചെയ്യണം, നമ്മൾ അക്കൗണ്ടബിൾ ആണ് എന്ന ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. സാമ്പത്തിക കാര്യത്തിൽ ഞാൻ അത്രയും പറഞ്ഞു നിർത്തുകയാണ്. ഓക്കെ, നിശ്ചയമായിട്ടും ഈ ഒരു ചിന്ത നമ്മെ ഭരിക്കട്ടെ. ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിന് വേലയ്ക്ക് നമ്മുടെ ഒരു ഭാഗം നമ്മൾ ചെലവഴിച്ചിരിക്കണം. അപ്പോൾ തന്നെ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു കരുതൽ നമുക്കുണ്ടാകണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു കരുതൽ ഉണ്ടാകണം. ദൈനംദിന കാര്യത്തെക്കുറിച്ചുള്ള ഒരു കരുതൽ നമുക്കുണ്ടാകണം കർത്താവിന് വേലയ്ക്ക് വേണ്ടി. അപ്പോൾ എന്തൊക്കെ വേണം? നമ്മുടെ പേരൻസ്, ഞാൻ ഇത് ഒരു രീതി പറയാറുണ്ട് അതിന് വേണ്ടി, അതായത് നമ്മുടെ പേരൻസിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, നമ്മുടെ ദൈനംദിന കാര്യത്തിന് വേണ്ടി, ദൈവനാമത്തിന് വേണ്ടി, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഇന്നൊരു കോമ്പറ്റേറ്റീവ് ഉള്ള ആയതുകൊണ്ട് നമ്മളെപ്പോഴും മറ്റുള്ളവരുമായി തട്ടിച്ചു നോക്കിയിട്ട് അവർക്കുള്ളതൊക്കെ വാങ്ങുക. ഈയിടെ പറഞ്ഞ പോലെ അവർക്കില്ലാത്തതും നമ്മൾ എന്ത് ചെയ്യുക, വാങ്ങുക. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, സംഗതി ബാലൻസ് തെറ്റിപ്പോകുന്നത്. നമ്മുടെ കേരളത്തിലേക്ക് ചെന്നാൽ ആത്മഹത്യ ചെയ്ത് കുടുംബ ആത്മഹത്യകൾ വർദ്ധിക്കുന്ന ഒരു നാട്ടിൽ നിന്നാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പനും മക്കളും ഭാര്യയും എല്ലാം കൂടെ ചേർന്ന് ആത്മഹത്യ ചെയ്യുന്ന, കൂട്ടാത്മഹത്യ നടക്കുന്ന ഒരു നാട്. അത് ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. ബീഹാറിലെ ഒറീസയിലൊക്കെ നമ്മുടെ പ്രതീക്ഷ വരുമാനത്തെക്കാളും കുറവുള്ളവരവര്. പക്ഷെങ്കിൽ ഒറീസയിലും ബീഹാറിലൊന്നും ആത്മഹത്യകൾ നമ്മളെ ഒരു നാലിലൊന്നു പോലും ഇല്ല. ലോകത്ത് എവിടൊക്കെ ഉണ്ടോ മനുഷ്യർ അവിടെ എല്ലാം മലയാളിയുണ്ട് എന്ന് പറയുന്ന പോലെ അത്രമാത്രം വിദേശത്തും അവിടെ ഇവിടെ ഒക്കെ പോകുന്ന ഒത്തിരി ഒത്തിരി അഡാപ്റ്റബിലിറ്റി ഉള്ള സംസ്കാരത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വളരെ അഭ്യസ്തവിദ്യരായ സംസ്കാരബോധമുള്ള നമ്മൾ മാത്രം. പക്ഷെങ്കിൽ എന്ത് ചെയ്യാ സംഗതി, ക്രമീകരിക്കാൻ ബഡ്ജറ്റും കാര്യങ്ങളും പിന്നെ പല പല മറ്റ് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് മനോബലമില്ലാത്തവരാ നമ്മൾ. ഇങ്ങനെ പറയാറ് മലയാളിക്ക് എന്തില്ലാത്തിരിക്കും, മനോബലമില്ല, വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും മനോബലമില്ല, കൊച്ചു വിഷയം വന്നാലും ആടി തകർന്നു പോകുന്ന ഒരു സ്ഥിതി വിശേഷം. അപ്പോൾ നിശ്ചയമായിട്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, സാമ്പത്തിക മേഖലയെ കുറിച്ച് പറയുമ്പോൾ നമുക്കുള്ളത് ബഡ്ജറ്റ് എന്താന്ന് മനസ്സിലാക്കി, വരുമാനം മനസ്സിലാക്കി ചെലവഴിക്കുക, പിന്നെ ദൈവനാമത്തിന് വേണ്ടിയുള്ള ദൈവനാമത്തിന് കൊടുക്കുക, നമ്മുടെ പേരൻസിനെ ഒരിക്കലും മറക്കരുത്. അതിനകത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞു വിട്ടേക്കാം, സമയമൊക്കെ പോകുന്ന എനിക്കറിയാം, പിടി നിൽക്കുന്നില്ലെന്ന് അറിയാം. ഈ കുർബാൻ എന്ന് പറഞ്ഞ എന്താണെന്നറിയോ, കുർബാൻ വഴിപാട്. അപ്പം ഈ പരിശന്മാരെ ശാസ്ത്രിമാരൊക്കെ അവർക്ക് അത് അപ്പനും അമ്മയ്ക്കും കൊടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ അത് പിടിച്ചെന്ത് ചെയ്യും, കുർബാൻ ഒറ്റ കാറ്റ് കുർബാൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആർക്കായിപ്പത്. അപ്പം ദൈവത്തിന് കുർബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പനും അമ്മയും കൊടുക്കണ്ട എന്നൊരു ചൊല്ലെന്ന് ഉണ്ടായിരുന്നു. കർത്താവ് അതിനെ നഹശിയാന്ന് വന്ന് ചെയ്തു, എതിർത്തു. അങ്ങനല്ല, ദൈവത്തിനുള്ള ദൈവത്തിന് കൊടുത്തോളൂ, അപ്പനമ്മയ്ക്കുള്ള അപ്പനമ്മ കൊടുക്കണം, അപ്പനമ്മയ്ക്കുള്ള കൊടുക്കാൻ താല്പര്യമില്ലാതെ അതിർത്ത് ദൈവത്തിന് കൊടുത്തിട്ട് കുർബാൻ എന്ന് പറയരുത്. എന്നൊരു കഥ പറഞ്ഞു, നിങ്ങളുടെ ട്രഡീഷൻ കൊണ്ട് ദൈവകൽപ്പന നിങ്ങൾ എന്ത് ചെയ്തു, മറിക്കുന്നു, ലംഘിക്കുന്നു. കത്തുകൽപ്പന ഭാഗം കർത്താവ് കോട്ട് ചെയ്യുന്നുണ്ട്, നിനക്ക് ദീർഘായുസുണ്ടാകുവാനും പിന്നെ നന്മയുണ്ടാകാനും. അതെ, പുറപ്പാട് ദിവസം 20-ാം അധ്യായത്തിലെ 10 കൽപ്പനയും ആവർത്തന പുസ്തകം 5-ാം അധ്യായത്തിൽ പറഞ്ഞ 10 കൽപ്പനയും അത് തുടച്ചു തന്നെയാണ്, അല്ലെങ്കിൽ ആവർത്തനം തന്നെയാണ്. പക്ഷെ ആവർത്തന പുസ്തകത്തിൽ ഒരു ഭാഗം കൂളി ചേർത്തിട്ടുണ്ട് അവിടെ. ദീർഘായുസുദീപ്പ മാത്രമല്ല, നിനക്ക് ഭൂമി നന്മയുണ്ടാകാനും അപ്പനെ അമ്മ എന്ത് ചെയ്യണം, ബഹുമാനിക്കണം. നിശ്ചയമായിട്ടും നമ്മൾ എപ്പോഴും ഓർക്കണം, നമ്മുടെ പേരൻസ്, നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ വളർത്തുന്ന ഭാഗം ചിന്തിച്ചാൽ മതി. ഞാൻ ഇത് ഇത്തിരി വികാരപരം പറയേണ്ട ആവശ്യമില്ലായിരിക്കും. പേരൻസ് നമ്മൾ ഓർക്കണം, നമ്മുടെ മക്കൾക്ക് വേണ്ടി കരുതണം, പിന്നെ കർത്താവിന് വേലയ്ക്ക് വേണ്ടി, പിന്നെ നമ്മുടെ കുടുംബകാര്യത്തിന് വേണ്ടി, നാളെക്കുറിച്ചുള്ള ഒരു കരുതലോടുകൂടി ചെറിയ ഒരു 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 നിക്ഷേപം, അതും നിശ്ചയമായിട്ടും ആവശ്യമാണ് എന്ന കാലഘട്ടത്തിൽ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ദൈവനാമത്തിന് വേണ്ടി കൊടുക്കാനുള്ളത് നമ്മൾ നിശ്ചയമായിട്ട് കൊടുക്കണം. ദൈവത്തിനെ പിടിക്കുക, നിങ്ങൾക്ക് എന്തുകൊണ്ട് എന്നെ തോൽപ്പിക്കാത്തെന്ന് ചോദിക്കുമ്പോൾ ദശാംശത്തിന്റെ കാര്യമാണ്, മലാഖി പ്രവചനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത്. അത് ദൈവത്തിനുള്ള നിശ്ചയമായിട്ട് ദൈവത്തിനുള്ള കൊടുക്കണം, അതൊരിക്കലും നഷ്ടമല്ല, നിശ്ചയമായിട്ടും അതൊരു അനുഗ്രഹവും എടുത്തലും മാത്രമാണ്. സാമ്പത്തിക കാര്യത്തിൽ നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടാണ്, അതാണ് എനിക്ക് അവസാനമായി പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, ആ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നമുക്ക് കുഴപ്പമില്ലാതെ ജീവിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തുടർന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, ആ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, നമുക്കൊരു വലിയ പ്രതിയോഗി ലോകത്തുണ്ട്. ആരാണത്? 91-ാം സങ്കീർത്തനം അതിന്റെ 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ, വേട്ടക്കാരന്റെ കണിയിൽ നിന്നും ഞാൻ നിന്നെ എന്ത് ചെയ്യും, വിടുവിക്കും ഇല്ലേ, ആ നാശകര മഹാമാരി. അപ്പം വേട്ടക്കാരന്റെ കണി, അവിടെ ആ സങ്കീർത്തനം മോശം എഴുതിയതാണെന്ന് വിശ്വസിക്കുന്നു. ചിലർ പറഞ്ഞ ദാവീദാണെന്ന്, എന്തു ആയിക്കോട്ടെ, മോശം എഴുതാനാണ് പൊതു സാഹചര്യം. അപ്പോൾ ഒരു ഭക്തനായ മനുഷ്യന്റെ ജീവിതത്തിലെ ഒത്തിരി സങ്കീർണമായ പ്രശ്നങ്ങളെ തൊട്ടു പറഞ്ഞിട്ട് പറയാണ്, വേട്ടക്കാരന്റെ കണിയിൽ നിന്നും അവൻ നിന്നെ എന്ത് ചെയ്യും, വിടുവിക്കും. ഇത് അക്ഷരീയമായ ഒരു വേട്ടക്കാരനെയും വേട്ടമൃഗത്തെ അല്ല പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലിനെ ദൈവഭക്തന്മാരെ വേട്ടയാടുന്ന ശത്രു സൈന്യം, അല്ലെങ്കിൽ ശത്രു സമൂഹം, രാജ്യങ്ങൾ, അതൊക്കെയാണ് അതിന്റെ അക്ഷരീയർത്ഥം. എന്നാൽ നമുക്ക് ഒരു ആത്മീയർത്ഥം എടുത്താൽ ദൈവം പറയുന്നു, വേട്ടക്കാരന്റെ കണിയിൽ നിന്നും ഞാൻ നിന്നെ വിടുവിക്കും. ഒരു ആത്മീയ ആശയത്തിൽ ലോകത്തിൽ ദൈവമക്കൾക്കെതിരെയുള്ള ഒരു പൊതു ശത്രുവാണ് അല്ലെ, ഒരു കോമൺ എനിമിയുണ്ട്. ആരാത്? പിശാച്. അതുകൊണ്ട് നിനക്ക് വേട്ടക്കാരൻ നിന്നെ പുറകെ നടക്കുകയാണ്, നിന്നെ ചുറ്റിപ്പിറ്റി നടക്കുകയാണ്. പക്ഷെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദത്തം ഇതാണ്, ഞാൻ നിന്നെ എന്ത് ചെയ്യും, വിടുവിക്കും. സ്തോത്രം. ചിലരൊക്കെ ചിന്തിച്ചാൽ ദൈവത്തെക്കാളും ഭയം ആരെയാ, സത്താനെ എന്ന് ചിന്തിക്ക് പറയുന്നുണ്ട്. ചിലത് ഇങ്ങനെ അങ്ങോട്ട് ലഘൂകരിക്കാറുണ്ട്. അത് എങ്ങനെയാണെന്നറിയോ, കർത്താവ് ക്രൂശിൽ വെച്ച് ഇവന്റെ എന്ത് ചെയ്തു, തലയെ തകർത്തത് കൊണ്ട് ഇപ്പൊ പല്ലില്ല. അവൻ എന്തേത്തുള്ളു, ഇപ്പൊ നമ്മളെ വിഴുങ്ങത്തേ ഉള്ളൂ. ഇത് അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. വിഴുങ്ങുകയാണെങ്കിൽ വിഴുങ്ങുന്നുണ്ടല്ലോ ഇപ്പൊ അല്ലേ, പല്ലില്ല. അതൊന്നും അതിനകത്തൊരു വിഷയ സംഗതിയല്ല കേട്ടോ, അങ്ങനെ നമ്മൾ പറയരുത്. അതൊക്കെ ചീപ്പായ ഒരു വ്യാഖ്യാന രീതിയാണ്. പോട്ടെ, എന്തായാലും അവൻ പല്ലില്ലേലും വിഴുങ്ങുന്നുണ്ടല്ലോ തിരിയണതിനെ, അതാ ഭയപ്പെടണം നമുക്ക്. അപ്പൊ പല്ലില്ലാത്തതുകൊണ്ട് വിഴുങ്ങത്തില്ല, അതായത് മോണകാട്ടത്തേ ഉള്ളൂ എന്നൊക്കെ പറയരുത്. ഇന്ന് ധാരാളം ആൾക്കാർ അവനെ പൂണിലേ പോയിക്കൊണ്ടിരിക്കുക, അതുകൊണ്ട് അതൊക്കെ വളരെ ശ്രദ്ധിച്ച് നമ്മളെ വ്യാഖ്യാനിക്കേണ്ട കാര്യങ്ങൾ, അതൊന്നും അവരുടെ വിഷയം. പത്രോസ്ലീഹ വളരെ കൃത്യമായി പറയുന്നു. എന്താ പറയുന്നത്? പത്രോസിന്റെ 1 ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം, നിർമ്മലരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. കണ്ടോ, രണ്ട് പദം തന്നെ ശ്രദ്ധിക്കണം. അതിന്റെ ആഴങ്ങൾ പോയാൽ തന്നെ ഈ വിഷയം ബാക്കി വരുന്നതിന്റെ വിഷയം ഗൗരവം മനസ്സിലാക്കാൻ കഴിയും. എന്താ, നിർമ്മലരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം വന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ച് ഉണാടി നടക്കുക, ചുറ്റി നടക്കുകയാണ്. നമുക്കൊരു കോമൺ എനിമി ഉണ്ട്. കൊരിന്ത്യർക്കെതിരെ രണ്ടാം ലേഖനത്തിൽ നമ്മൾ അത് തന്നെ വായിക്കുന്നുണ്ട്, പത്താമധ്യായത്തിൽ. നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജയിരീകങ്ങളല്ല, കോട്ടടിപ്പണ ശക്തി എന്ന് പറയുമ്പോൾ സാത്താനുമായിട്ട് ബലാബലം അവിടെ കാണുന്നത്. എഫ് എസ് ലേഖനം 6:10 മുതൽ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഒടുവിൽ കർത്താവിന്റെ അവനവതാരത്തിലും ശക്തിപ്പെടുവീൻ, പിന്നെ പിശാചിനോട് എതിർത്ത് നിൽക്കേണ്ടതിന് സർവായുധവർഗം നമ്മൾ എന്ത് ചെയ്യണം, ധരിക്കണം. അപ്പോൾ നമുക്കൊരു പൊതുശത്രുവുണ്ട്, ആരാത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, കർത്താവിന്റെ രക്ഷത്തിലെ വീടിന് ഞാൻ പ്രാപിച്ച നമ്മൾ ദൈവത്തെക്കാളും ഭയപ്പെടുകയോ മാന്യതയും ബഹുമാനം കൊടുക്കാൻ സാത്താന് പാടില്ല. അതെങ്ങനെയോ ഒരു അബദ്ധം നമുക്ക് പറ്റിയിട്ടുണ്ട്, അത് സംഭവിക്കരുത്. ഇല്ല, ശത്രുവിന്റെ ബലത്തെ കെടുത്തുവാനുള്ള ശക്തിയും അധികാരം നമുക്ക് തന്നിട്ടുണ്ട്. ആ അധികാരം നമ്മൾ തിരിച്ചു. ആനയുടെ ചെവി ഇരിക്കുന്നത് കൊണ്ട് ആനയ്ക്ക് ശരീരവലിപ്പം അറിയത്തില്ലെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ ഈയിടെ ആന എന്നോട് പറഞ്ഞത്, സമ്മൻ നിങ്ങളുടെ കൂടെ യാത്ര ചെയ്തപ്പോൾ പറഞ്ഞത്, അധികാരം പാസ്റ്റെ ഉപയോഗിക്കാൻ, അധികാരം ഉപയോഗിക്കാനുള്ള അധികാരം അതില്ലെന്ന്. ആരെന്നോട് പറഞ്ഞത്? എന്നോട് സമ്മൻ നിങ്ങളുടെ യാത്ര ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു കിട്ടിയ കാര്യമാണ്, അധികാരം ഉപയോഗിക്കാനുള്ള അധികാരം എന്ന്. അതായില്ലേ, നമുക്ക് അധികാരം കത്താൻ തന്നിട്ടുണ്ട്, പക്ഷേ അധികാരം ഉപയോഗിക്കാനുള്ള ആ അധികാരം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഉപയോഗിക്കുന്നില്ല, നമുക്കൊട്ട് അറിയത്തില്ല. അത് വലിയൊരു അപകടകരമായ സംഗതിയാണ്. ഓക്കെ, വിശുദ്ധ ബൈബിൾ നമ്മൾ നോക്കിയാൽ പിശാചിന് ശക്തമായ പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിനെ കുറിച്ച് പറഞ്ഞ സ്നെയർ എന്നാ പറഞ്ഞു, ഞാൻ അടുത്ത അടുത്തേക്ക് തൊട്ടിട്ട് പറയാണ്. സ്നെയർ എന്താ? സ്നെയർ എന്താ? കുടുക്ക്, കണി, കണി കുടുക്ക്. ഇതാണ് നമ്മൾ ജീവികളൊക്കെ പിടിക്കാൻ കുടുക്കൊടുക്കാറുണ്ട്, കണി ഒരുക്കാറുണ്ട്. എലിപ്പത്തായ നമുക്കറിയാം, ആനെ പിടിക്കാൻ പ്രത്യേക സംവിധാനമുണ്ട്. ഞാൻ ആനമാശായിരുന്നപ്പോൾ മാനിനെ പിടിക്കാൻ പ്രത്യേക സംവിധാനമുണ്ട്. വൃക്ഷത്തിന് ചില്ലി ഇങ്ങനെ ഇങ്ങനെ വെച്ച് കൊച്ചു കുഴി കുഴിച്ചിട്ട് വെക്കുന്ന ഒരു പ്രത്യേകം, അത് ഞാൻ നേരെ മാനിന്റെ കാല ആ മരത്തിൽ കുടുങ്ങി തൂങ്ങിക്കിടക്കും. പല രീതിയാണ് പല കുടുക്കും. എന്ന് പറഞ്ഞ പോലെ ഓരോരുത്തരെയും വീഴ്ത്തേണ്ടത് എങ്ങനെയാണെന്ന് ആർക്കറിയാം? നമ്മുടെ നാട്ടിങ്ങനെ പറയാറുണ്ട്, പണ്ട് ഒരു ഒരു വൃക്ഷത്തിനൊരു ചായമുണ്ടല്ലോ, മട വെക്കുക എന്ന് പറയല്ലേ. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ വീക്ക്നെസ് എന്തായിരുന്നോ അവിടെ ഒരു ചെറിയ പോരാട്ടം സാധാരണ എപ്പോഴും കാണും. അങ്ങോട്ട് മറിക്കാൻ അവന് കുറച്ചുകൂടി എളുപ്പമായിരിക്കാം. എല്ലാവരുടെയും കാര്യമല്ല പറഞ്ഞത്, എല്ലാവരുടെയും കാര്യമല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അതൊരു ഒരു ഒരു സാത്താൻ വെക്കുന്ന ഒരു കണിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അവന്റെ കണി കുരുക്ക് ഒരിക്കലും സാത്താൻ വന്ന് ചെവി വന്ന് കത്താൻ തള്ളിപ്പറ പ്രാർത്ഥിക്കേണ്ടെന്ന് പറയത്തില്ല. പിന്നെന്ത് ചെയ്യും? പ്രാർത്ഥിക്കാതിരിക്കാനുള്ള സാഹചര്യം അവൻ സൃഷ്ടിക്കും. ഒരു വാക്ക് തെറ്റായ വാക്ക് പറയാനോട് പറയത്തില്ല, പക്ഷെ അതിനുള്ള സാഹചര്യം എന്ത് ചെയ്യും? ഞാനങ്ങ് പറഞ്ഞു പോയതാ, അപ്പൊ പിന്നെ പറഞ്ഞ ഞാൻ പിന്നെ എന്താ പറയേണ്ടത്? ഇന്ന് നമ്മളങ്ങ് പറഞ്ഞു പോവാം. എന്താ കാര്യം? പറയാൻ ഉദ്ദേശിച്ചല്ല, പക്ഷെ സാഹചര്യം സൃഷ്ടിക്കും. പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട്, അതിന് ധ്യാനത്തിന് ആഗ്രഹമുണ്ട്, അനാവശ്യമായി ഉറക്കം, ക്ഷീണം, അല്ലെങ്കിൽ ആരിലും വരുന്നു, വിരുന്നുകാർ വരുന്നു, ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമുക്ക് വളരെ റീസണബിൾ ആയിട്ട് തോന്നും. അതുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് സുബോധം വേണമെന്ന് പറയുന്നത്. സ്തോത്രം. അതുകൊണ്ട് അങ്ങനെ ശല്യങ്ങളൊന്നുമില്ലാത്ത സന്ദർഭത്തിൽ ഒരു പ്രാർത്ഥന ടൈം നമ്മൾ കണ്ടുപിടിക്കുന്നത് വളരെ ആവശ്യമാണ്. ഓക്കെ, ഞാൻ കൂടുതൽ വിശദീകരിച്ച് പോകുന്നില്ല. കർത്താവിനൊടുക്കൽ വന്നപ്പോൾ മൂന്ന് രീതിയിലാണ് കർത്താവിനെ എന്ത് ചെയ്ത് പരീക്ഷിച്ചത്. എങ്ങനെ? ഒന്നെന്തായിരുന്നു? ഉപവസിച്ച് വിശന്നിരിക്കുന്ന കർത്താവിനോട് പറഞ്ഞു, കല്ലപ്പമാകൻ. വിശക്കുന്ന ആക്ക് എന്തോ വേണം? അപ്പം വേണം. കോണ്ടക്സ്റ്റാണേ, സാഹചര്യം അനുകൂലം. ഇനിയും വേറെ വലിയ അപകടം ഇതിനകത്തുണ്ട്. എന്നറിയാമോ, ഈ ഭൂമിയിൽ കർത്താവ് ക്രൂശ്മരണത്തിന് വേണ്ടി വന്നവനാണെന്ന് സാത്താൻ അറിയാം. പക്ഷെങ്കിൽ യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ തന്റെ വിശപ്പ് മാറ്റാൻ ഭൗതിക കാര്യത്തിന് വേണ്ടി തന്നെ തനിക്ക് വേണ്ടി തന്നെ ഒരു അത്ഭുതം ചെയ്ത് തുടക്കാനുള്ള ഒരു സ്നേഹാണ് അവൻ കുറിച്ചത്. മനസ്സിലാകണ്ടോ? തന്റെ ഉദരകാര്യത്തിന് വേണ്ടി ഒരു അത്ഭുതം ചെയ്തു തുടങ്ങട്ടെ. എന്തിനു വന്നതാ? മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കാൻ വന്നതാ? ആ വന്ന ആളെ അതിൽ നിന്നും പിന്തിരിപ്പിച്ച് തന്റെ ഭക്ഷണ ഭൗതിക കാര്യത്തിന് വേണ്ടി ഒരു അത്ഭുതം ചെയ്തുകൊണ്ട് ശുശ്രൂഷ തുടങ്ങുക പറഞ്ഞാൽ ഒരു സ്വാർത്ഥ ചിന്തയോടുകൂടി ശുശ്രൂഷ തുടങ്ങുന്നവനാക്കി യേശുവിനെ ചിത്രീകരിക്കുന്ന ഒരു ഒരു വലിയ സ്നേഹർ, ഒരു കണി നമുക്ക് അതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. കർത്താവ് പറഞ്ഞു വചനം കൊണ്ട് എല്ലാ വാക്യവും. കർത്താവ് ഉപയോഗിച്ച മൂന്ന് വാക്യവും ആവർത്തന പുസ്തകത്തിൽ നിന്ന് വന്നിരിക്കുന്നത്. ആവർത്തന പുസ്തകം ആരും ശ്രദ്ധിക്കാറില്ല, പക്ഷെങ്കിൽ ആവർത്തന പുസ്തകത്തിൽ ഉഗ്ര വാക്യങ്ങൾ കിടപ്പുണ്ട്. പ്രോസ്പെറ്റിക്കാരും എന്നെ തകർ പിടിച്ചിരിക്കുന്നു ആവർത്തന പുസ്തകത്തില. ഓക്കെ, അന്തരീക്ഷം പോകുന്നുണ്ടോ? ഇല്ല, ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം, കർത്താവ് ആവർത്തന പുസ്തകം വാക്യം കൊണ്ട് ഇത് പറഞ്ഞു. പിന്നെ എങ്ങനെയാ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന് വായിരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. വചനം കൊണ്ട് ജീവിച്ചു, വചനം കൊണ്ട് ജയിക്കുക എന്നുള്ളത് നമുക്കൊരു മാതൃക ഒന്ന്. അപ്പോൾ വചനം ഉണ്ടെങ്കിലേ സ്റ്റോർ ചെയ്തെങ്കിലും എടുത്ത് പ്രയോഗിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മളെല്ലാവരും വചനം എന്ത് ചെയ്യണം? കമ്പ്യൂട്ടറിലെ കിട്ടുന്നത് തിരിച്ചു തരൂ അല്ലേ? എന്ന് പറഞ്ഞ പോലെ പരിശുദ്ധാത്മ വരുമ്പോൾ നിങ്ങളെല്ലാം സത്യത്തിൽ വഴി നടത്തുമെന്ന് റിമൈൻഡ് ചെയ്യുന്നു പറഞ്ഞു. റിമൈൻഡ് ചെയ്യണമെങ്കിൽ ഓർത്ത് കിട്ടുന്നല്ലേ റിമൈൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദൈവവചനം വായിക്കണം, ധ്യാനിക്കണം, വചനം നമ്മുടെ മനസ്സിൽ കിടക്കണം, ഹൃദയത്തിൽ കിടക്കണം. അത് ഓരോരോ തക്ക സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്യും, നമുക്ക് ഓർപ്പിച്ചു തരുമ്പോൾ എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, വെട്ടണം. കർത്താവ് ഉടനെ വചനം കൂട്ടുകയായിരുന്നു. ഒരിക്കലും അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ വന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. അപ്പോൾ യേശുവിനെ ആദ്യമായി പരീക്ഷിച്ചത് ഒരു ഭൗതിക കാര്യം, രണ്ട്, തനിക്ക് വേണ്ടി തന്നെ അത്ഭുതം ചെയ്യുക. കർത്താവ് രണ്ടു പ്രാവശ്യം അത്ഭുതം ചെയ്തില്ല, രണ്ടും തനിക്ക് വേണ്ടിയായിരുന്നു. ഒന്ന്, അപ്പം ഉണ്ടാക്കാൻ പറഞ്ഞു. ശുശ്രൂഷയുടെ തുടക്കത്തിൽ കർത്താവ് പറഞ്ഞു അപ്പം കൊണ്ട് മാത്രം ഒന്നും ജീവിക്കുന്ന വചനം കൊണ്ട് ജീവിക്കും. അവസാനം നീ ദൈവത്തുണ്ടെങ്കിൽ കൂശിന്ന് ഇറങ്ങി വരാൻ പറഞ്ഞു. നമ്മളാണെങ്കിൽ ഒന്ന് ഇറങ്ങി വന്നിട്ട് ഒന്ന് കയറി പിന്നെ ദൈവമല്ലേ. ഏതായാലും കർത്താവ് ചെയ്തോ? ഇല്ല. യേശു തനിക്ക് വേണ്ടി ഒരു അത്ഭുതവും ചെയ്തില്ല, ഒന്നും ചെയ്തില്ല, ഒന്നും ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. വിശന്നു, ദാഹിച്ചു, ക്ഷീണിച്ചു കർത്താവ് നമുക്ക് വേണ്ടി ജീവിച്ച് ഭൂമിയിൽ മഹനീയമായ ക്രൂശ് മരണത്തിലൂടെ നമ്മെ നിത്യരാജ്യത്തിലേക്ക് കൊണ്ടുവന്നു. ജീവിതത്തിന്റെ തുടക്കത്തിൽ, ശുശ്രൂഷയുടെ തുടക്കത്തിൽ തനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ നിർബന്ധം വന്നു, അല്ലെങ്കിൽ ഒരു ഒരു സ്വാധീന ശക്തി വന്നു. പക്ഷേ കർത്താവ് പറഞ്ഞു ഇല്ല, ചെയ്യില്ല. ക്രൂശ് കിടക്കുമ്പോഴും ഇറങ്ങി വാ, ഞങ്ങൾ വിശ്വസിക്കാന്ന് പറയുമ്പോഴും കർത്താവ് ഇറങ്ങി വന്നില്ല. തനിക്ക് വേണ്ടി കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തില്ല. ശ്രദ്ധിക്കണമേ, ഒന്നും തനിക്ക് വേണ്ടി. അപ്പം അങ്ങനെ ഒരു സ്നേഹം അതിനകത്ത് കിടപ്പുണ്ട്. ഒരു ഒരു കണി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. രണ്ടാമത്തേത് നമ്മൾ വായിക്കുന്നത് എന്താ, നീ ദൈവത്തുണ്ടെങ്കിൽ താഴോട്ട് ചാടുക. അതിനകത്ത് ഒരു ദൈവവചനത്തിന്റെ അല്ലെങ്കിൽ യഹൂദന്മാരുടെ ഒരു വിശ്വാസ പ്രമാണം എടുത്തുകൊണ്ടാണ് സാത്താൻ അവർ ചെയ്തിരിക്കുന്നത്. മശിഹ വരുമ്പോൾ എന്ത് ചെയ്യും, ഒരു പരസ്യമായ അത്ഭുതം ചെയ്തുകൊണ്ടാണ് ലോകത്തിലേക്ക് പ്രത്യക്ഷപ്പെടുന്നതെന്നാണ് യഹൂദന്മാർ വിശ്വസിച്ചിരുന്നത്. മശിഹ വരുമ്പോൾ എന്ത് ചെയ്യും, പരസ്യമായ ഒരു അത്ഭുതം ചെയ്യും, ഒരു പബ്ലിക് മറക്കൽ ചെയ്തുകൊണ്ടായിരിക്കും ആ മശിഹ ലോകത്തിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത്. അത് റോമൻ ആൾക്കാർക്ക് ഒരു ഞെട്ടലായിരിക്കും, യഹൂദന്മാർക്ക് ഒരു ആവേശമായിരിക്കും. ദാ ഞങ്ങൾ നോക്കിയ മശിഹ ഇതാ വന്നിരിക്കുന്നു. യഹൂദന്മാർക്ക് ഞെട്ടലായിരിക്കും, ദാ അവരെ മശിഹ എന്ത് ചെയ്യുന്നു, വന്നിരിക്കുന്നു. ഒരു പരസ്യമായ ഒരു സാഹസിക അത്ഭുതം ചെയ്തുകൊണ്ടായിരിക്കും എന്നാണ് യഹൂദന്മാർ പാരമ്പര്യമായി വിശ്വസിച്ചിരുന്നത്. അതേ ചിന്തയിലൂടെയാണ് കർത്താവിനെ പരീക്ഷിക്കാൻ വരുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്, നീ ദേവാലയത്തിന് പുറത്ത് എന്ത് ചെയ്യുക, ചാടുക. എന്ത് ചെയ്യും, ഒന്ന്, ദൂതന്മാർ നിന്നെ കൈകൾ, 90 സംഘത്തിലെയാണ് ദൂതന്മാർ നിന്നെ കൈകൾ വെച്ചു, ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ. ഒന്ന്, നിന്നെ കുറിച്ച് യഹൂദന്മാർ ചിന്തിക്കുന്ന ചിന്ത തന്നെ നീ നിസ്സഫലീകരിക്കുക. ഒരു വലിയ അത്ഭുതം നീ ചെയ്യുമ്പോൾ നിന്നെ ആൾക്കാർ ആവേശത്തോടെ സ്വീകരിക്കും. ഓ, ഞാൻ മശിഹ വന്നിരിക്കുന്നു, നിന്നെ കൈവള്ളിക്കൊണ്ട് നടക്കും. ഒരു ദിവസം കൊണ്ട് നീ പോപ്പുലറാകും, ഒരു ദിവസം കൊണ്ട് ഒരു അത്ഭുതം കൊണ്ട് നീ പോപ്പുലറാകും. മനസ്സിലാകുന്നുണ്ടോ, പോപ്പുലറാകാം. ഇതിനപ്പുറത്ത് എന്തൊരു അത്ഭുതം, അവർ പ്രതീക്ഷിക്കുന്ന പോലെ നീ എടുത്ത് ചാടുക, ദൂതന്മാർ നിന്നെ കൈകൾ വഹിക്കുന്നത് കൊണ്ട് നിനക്കൊന്നും പറ്റില്ല. ഒരു ദിവസം കൊണ്ട് നിനക്ക് പോപ്പുലറാകാം, നിന്നെ യഹൂദന്മാർ ഈ ഒരൊറ്റ അത്ഭുതം കൊണ്ട് അംഗീകരിക്കും. ചെയ്യ. രണ്ട്, അതിനകത്ത് വലിയൊരു അപകടം വരെ ഉണ്ട്. ദൈവത്തിന്റെ സംരക്ഷണത്തെ ഒന്ന് പരീക്ഷിക്കാൻ, ദൈവത്തിന്റെ സംരക്ഷണവും ദൈവത്തിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പം പരീക്ഷിക്കാറുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ജോണച്ചാറുണ്ട്. പുള്ളി പണ്ട് ഒരു നാടക അഭിനയക്കാരനായിരുന്നു. 82 കഥ കാര്യമാണ്. അത് രക്ഷിക്കപ്പെട്ട് വന്നപ്പോൾ ഭയങ്കര ആത്മീയ ഉണർവായി. സഭയിൽ അന്നൊരു ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ ഏരിയാവ് പിന്നെ 3.5 വർഷം ആ ആകാശത്തെ അടച്ച കാര്യമൊക്കെ പ്രസംഗം കേട്ടു. ഭയങ്കര ആവേശമായി. അദ്ദേഹം ഒരു നടന ഒരു ഒരു നാടക നടനൊക്കെ ആയിരുന്നു നാട്ടിൽ പിച്ചിലെ പേരുള്ള ആളാ. പുള്ളിയെ രക്ഷിക്കപ്പെട്ട വലിയ വാർത്തയായി നാട്ടിൽ. ഉപവാസത്തിന്റെ ചൂടോടെ പുള്ളിക്കോട്ട് പുറത്തിറങ്ങിയിട്ട് ജംഗ്ഷൻ എന്ന് പറഞ്ഞു, ഇന്ന് മഴ പെയ്യില്ല, അന്ന് തകർത്ത മഴ. പുള്ളിക്ക് ആകെ നിരാശ. പുള്ളിയെ കുറച്ച് ദിവസം കർത്താവ് പിണങ്ങിയിരുന്നു. ഞാൻ പറയട്ടെ, നന്മയായിരുന്നു അത് കേട്ടോ, ഗുണമാണ്. എന്നറിയോ, ഇത് കർത്താവ് ചെയ്തില്ലെങ്കിൽ ഇതിനപ്പുറത്തെ കാര്യം പുള്ളി ഗസ് വിട്ട് പിടിക്കും. ആദ്യമേ നുള്ളിക്കളഞ്ഞാലേ അവനെ മനസ്സിലായല്ലോ. ദൈവത്തിന് വേണ്ടി ഇനിയും ഇവിടെ മഴ പെയ്യേണ്ട ആവശ്യമുള്ള സംഗതിയല്ല. എന്ത് ചെയ്യാ, അദ്ദേഹം വീരപുരുഷനാകാൻ ആഗ്രഹിക്കുക. മനസ്സിലായോ, ഒരു 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 വീരവൃത്തി അറിയോ. ഒരുപക്ഷെ അനാവശ്യമായ ഒരു വിശ്വാസത്തിന്റെ തീവ്രതയാണ്. ഇവിടെ വെച്ചത് നുള്ളിയില്ലെങ്കിൽ ഇതുപോലെ പല പല കുഴപ്പങ്ങൾ അദ്ദേഹം ചെയ്യുകയും ഇതിന്റെ എല്ലാം പുറമെ കർത്താവ് ചെയ്യേണ്ടി വരും. അത്ഭുതം ചെയ്യണ്ടേ? അപ്പൊ ആദ്യമേ നുള്ളിക്കളഞ്ഞാൽ അദ്ദേഹത്തിന് ആ സ്വഭാവമേ എന്ത് ചെയ്യും, അനാവശ്യമായി ഇങ്ങനെയുള്ള അവകാശവാദം പാടില്ല എന്ന് ചെയ്യേണ്ടി വരും. ഞാൻ പറഞ്ഞു വന്ന പ്രത്യേകം ഞാൻ ഓർപ്പിച്ചത്, ഒരിക്കലും 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 അത്ഭുത സിദ്ധിയിലൂടെ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യങ്ങളിലൂടെ വലിയവനാകാൻ പ്രസിദ്ധനാകാൻ കർത്താവ് ആഗ്രഹിച്ചില്ല, കർത്താവ് ആഗ്രഹിച്ചില്ല. രണ്ട്, ദൈവത്തിന്റെ സംരക്ഷണത്തെ കർത്താവ് എന്ത് ചെയ്യുന്നില്ല, ചോദ്യം ചെയ്തില്ല, പരീക്ഷിച്ചു നോക്കിയില്ല. നമ്മൾ ഒരിക്കലും ചേരരുതേ കർത്താവിന്റെ പ്രവൃത്തിയെ നമ്മൾ പരീക്ഷിച്ച് നോക്കരുത്. ഞാൻ മണക്കാലം ചെന്ന കാലഘട്ടത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, 85 ബുക്കുകൾ ലൈബ്രറി ഇരിക്കുമ്പോൾ അവിടെ ചില മിനിസ്ട്രി മർക്കൽ മിനിസ്ട്രിയുടെ ബന്ധത്തിൽ പാമ്പുകൾ പിന്നെ മണ്ണകരമായ എന്തു കുടിച്ചാലും നിനക്ക് ഹാനി വരികയില്ല, സർപ്പങ്ങളെ പിടിച്ചെടുക്കും. അതുകൊണ്ട് സർപ്പശുശ്രൂഷ. വേലായുധൻ അങ്ങനെ തന്നെ പോയി, നമുക്കറിയാമല്ലോ അല്ലെ, അറിയാലോ വേലായുധൻ, ആ പാമ്പിന്റെ വേലായുധൻ അങ്ങനെ പാമ്പ് കടിച്ച മരിച്ചത്. ഞാൻ കണ്ട പുസ്തകത്തിൽ പറഞ്ഞതുകൊണ്ട് ക്രൂസേഡിൽ പാമ്പുകളുമായി വരിക, പാമ്പ് സർപ്പങ്ങളെ പിടിച്ചെടുക്കുന്ന കാര്യം എന്ത് ചെയ്യുക, പിടിക്കുക. ഇതിൽ പലരും പിൻകാലത്ത് മനസ്സിലായി സർപ്പം കടിച്ച മരിച്ചത്. അങ്ങനെ പരീക്ഷിച്ച് നോക്കട്ടെ, ശുശ്രൂഷ വല്ലതാണോ ഇത്, ആണോ അല്ല. നമ്മുടെ പല ഭക്തന്മാർക്കും പണ്ട് കാലത്ത്, നമുക്കറിയാം ഇന്നില്ല, പണ്ട് കാലത്ത് വിശ്വാസം വന്നപ്പോൾ പാപങ്ങൾ അറിയാതെ പാലിനകത്തും ചായക്കിന്നത്തും വിഷം കലർത്തി കൊടുത്തിട്ടുണ്ട്. പാപങ്ങൾ അറിയാതെ കുടിച്ചു, പക്ഷെങ്കിൽ ദൈവം പാഞ്ചത്തം കാത്തു. ആമേൻ. ദൈവ സംരക്ഷണം ഒന്നും നമ്മൾ പരീക്ഷിച്ച് നോക്കേണ്ട ആവശ്യമില്ല. ആവശ്യങ്ങളിൽ ദൈവം അത്ഭുതം ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ ദൈവക്കൾ വളരെ സമയത്തതയോടും പക്വതയുള്ളവരായി തീരണം എന്നാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നാൽ ദൈവം അത്ഭുതം ചെയ്തിട്ടില്ലേ? മാരാൻ കൺവെൻഷനും കുമ്മനാട് കൺവെൻഷനും എത്ര എത്ര കൺവെൻഷനുകളിൽ മഴ, അതായത് ആവശ്യപ്പെടാത്ത സന്ദർഭത്തിൽ തെറ്റിവന്ന മഴകൾ വന്നപ്പോൾ ദൈവൃത്തന്മാർ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ പന്തലിന് ചുറ്റും മഴ, പന്തലിൽ മഴയില്ല. ദൈവം അത്ഭുതം ചെയ്തിട്ടില്ലേ? ഇന്ന് അത്ഭുതം ചെയ്യുന്നില്ലേ? ഓപ്പറേഷന് വേണ്ടി മുറിയിലേക്ക് ഓപ്പറേഷനിലേക്ക് കയറി പോകുന്ന ആള് അവസാനം ഒന്നുകൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യണമേ, നോക്കുമ്പോൾ അകത്തുള്ള മുഴ കാണുന്നില്ല, വെള്ളം കാണുന്നില്ല, മാംസം വളർന്ന് കാണുന്നില്ല. ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയില്ലേ? പക്ഷെങ്കിൽ ഇതൊന്നും നമ്മൾ പരീക്ഷിച്ച് നോക്കേണ്ട ആവശ്യമില്ല. വിശ്വാസത്തോടെ നവദിവസത്തിലേക്ക് മുഴങ്ങാലം അടക്കുമ്പോൾ നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവം ആവശ്യങ്ങളില്ല പ്രവർത്തിക്കുന്നത്, നീട് മനസ്സിലാക്കിയ ദൈവം അത്ഭുതം ചെയ്യുന്നത്. അതുകൊണ്ട് കർത്താവ് സാത്താന്റെ ആവശ്യത്തെ തള്ളി, എനിക്ക് അത്ഭുതം കാണിച്ച് പോപ്പുലർ ആകേണ്ട ആവശ്യമില്ല, ദൈവത്തിന്റെ സംരക്ഷണം എനിക്ക് എന്ത് ചെയ്യേണ്ട, ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യവും ഇല്ല. മൂന്ന്, ഒരു വലിയ സ്ഥലത്ത് നിർത്തിക്കൊണ്ട് ലോകമെല്ലാം കാണിച്ചു എന്നാണ് അല്ലെ, മലയിലെ കുട്ടിക്കൊണ്ട് പോയി ലോകമെല്ലാം കാണിച്ചു, നോക്കേ ഇതെല്ലാം എന്റേതാ, എന്നെ ഒന്ന് ഒന്ന് വീണ് നമസ്കരിച്ചാൽ മതി, ഇതെല്ലാം ഞാൻ എന്ത് ചെയ്യാം, നിനക്ക് തരാം. നീ എന്താ കാര്യം വിളിച്ചു മനസ്സിലായോ? ഒന്ന് ആരാധന സ്റ്റീൽ ചെയ്യുക, സ്റ്റീലിംഗ് എ വർഷിപ്പ്. ദൈവം മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ, ആ ദൈവത്തിന് യോഗ്യമായ ആരാധന അവൻ മോഷ്ടിക്കാൻ നോക്കുകയവൻ, അതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ കാര്യം എന്തെന്ന് അറിയാമോ? നീ ഏതായാലും ലോകത്തെ നേടാൻ വന്ന ആളല്ലേ അല്ലേ, ലോകരക്ഷകനായി വന്നല്ലേ, നീ ഗുരുഷുവി മരിക്കാൻ വന്നിരിക്കുകയാണ്, ലോകം രക്ഷിക്കാൻ വന്നിരിക്കുക. ശരി, എന്നെ ഒന്ന് നമസ്കരിച്ച് ഞാൻ അങ്ങോട്ട് തന്നേക്കാല്ല, ഞാൻ എന്ത് ചെയ്തേക്കാം, നിനക്ക് തരാം. അപ്പൊ പിന്നെ ഇവരെല്ലാം രക്ഷിക്കാൻ നിനക്ക് എളുപ്പമായില്ലേ? എന്റെ പിടിയിൽ നിന്നും ഇതിന് അധികാരം ആർക്ക് തന്നേക്കാം? ഉടമാവകാശം നിന്റേതാ, സാത്താൻ സമ്മതിക്കുന്നില്ല, ഇതൊക്കെ എന്റേതാണ്, നിനക്ക് തരാം എന്ന് പറയുമ്പോൾ ലോകരക്ഷകനായ വന്ന കർത്താവിന്റെ അധികാര ഉള്ളിലേക്ക് ഈ ലോകത്തെ വിട്ടുകൊടുക്കാമെന്ന് സാത്താൻ പറയുകയാണ്. നോക്കൂ, അതിനകത്തെ ഒരു 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 കുടുക്ക് നോക്കൂ. മാത്രമല്ല ആരാധനയും അവിടെ കവർന്നെടുക്കാൻ നോക്കുകയാണ്. ഞാൻ പറയട്ടെ, സാത്താന്റെ സകല തന്ത്രങ്ങളും കോണ്ടക്ച്വൽ ആയിരുന്നു. ശ്രദ്ധിക്കണം, വിശന്നപ്പോൾ ഭക്ഷണം, അതിലൂടെ യേശു തന്റെ അത്ഭുതം ഭൂമിയിലെ ശുശ്രൂഷ ആരംഭിച്ചത് തനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തെന്നുള്ള അപവാദം വരുത്തുക. സ്തോത്രം. രണ്ട്, ദൈവപുത്രനെങ്കിൽ എന്ന ക്ലോസ്. രണ്ട്, യഹൂദന്മാരുടെ ചിന്തയിലൂടെയാണ് അവ വന്നത്. ചാടുക, യഹൂദന്മാരും ചിന്തിക്കുന്നതാണ്, ഞങ്ങളുടെ മെസ്സിയ വരുമ്പോൾ പരസ്യ അത്ഭുതം ചെയ്യും, അത് ചെയ്ത് നീ പോപ്പുലർ ആകുക. രണ്ട്, ദൈവ സംരക്ഷണം പരീക്ഷിക്കുക, കർത്താവ് അതും തള്ളി. മൂന്ന്, ആരാധന വിഷയം മോഷ്ടിക്കാനുള്ള പരിശ്രമം. മാത്രമല്ല ലോകത്തെ നേടാൻ വന്ന നിനക്ക് ഞാൻ ലോകം തരാം, എന്നെ ഒന്ന് നമസ്കരിച്ചാൽ മതി. ശ്രദ്ധിക്കണമേ, സ്നെയർ, ഇതെല്ലാം സ്നെയർ, എല്ലാം കോണ്ടക്ച്വലാ കേട്ടോ. രക്ഷിക്കാൻ വന്ന കർത്താവിന് ലോകം കൊടുക്കാവുന്നു, മശിഹായി വന്നവൻ ചാടാനും വിശക്കുന്നവന് ഭക്ഷണവും. ശ്രദ്ധിക്കണേ, ഇതെല്ലാം എന്തായിരുന്നു, സാഹചര്യങ്ങളിൽ, അനുകൂല സാഹചര്യങ്ങളിലൂടെ കർത്താവ് ഏതൊക്കെ കാര്യത്തിൽ ഇവിടെ വന്നോ അതിന്റെ വിവിധ റൂട്ടുകളിലൂടെ, കൈവഴികളിലൂടെ അവർ പരീക്ഷണവുമായി കടന്നു വന്നു. കർത്താവിനെ അങ്ങനെ പരീക്ഷിച്ചു. കർത്താവ് വചനം കൊണ്ട് ജയിച്ചെങ്കിൽ നമ്മൾ വചനം കൊണ്ട് ജയിക്കണം. നമ്മയൊക്കെ തേടി വരുന്ന പിശാചിന്റെ വഴികൾ നമ്മുടെ കോണ്ടക്സ്റ്റിലൂടെ വരുന്നത് കേട്ടോ. ഔട്ട് ഓഫ് കോണ്ടക്സ്റ്റ് വരില്ല, ഔട്ട് ഓഫ് കോണ്ടക്സ്റ്റ് വന്നാൽ ഉടനെ നമ്മൾ ശാസ്തി കളയും. ഹോ, കർത്താവിനെ നമുക്ക് തള്ളാൻ പറ്റുമോ? പക്ഷെ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ കയറി വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, എന്ത് ചെയ്യും നമ്മൾ? അങ്ങനാണ് പലരും വീഴുന്നത്. ശ്രദ്ധിക്കുക, ദാവീദിന് ജനത്തെ എണ്ണാൻ ഒരു ആഗ്രഹം, തെറ്റുണ്ടോ? രാജാവ് സെൻസസ് എടുക്കുന്നത് തെറ്റാണോ? ആണോ? എല്ലാരും അംഗീകരിക്കുന്നില്ല, മൂന്ന് പേരെ അംഗീകരിച്ചുള്ളൂ. രാജാവ് സെൻസസ് എടുക്കുന്നത് തെറ്റല്ല, പക്ഷേ രണ്ട് വേദവചനമുണ്ട് കേട്ടോ, രണ്ട് വേദവചനമുണ്ട്. ഒരു ഭാഗത്ത് പറഞ്ഞു ദൈവം തന്നെ എന്ത് ചെയ്തു, തോന്നിപ്പിച്ചു ഇസ്രായേലിനെ, ഇസ്രായേലിനോട് ദൈവം കോപിച്ചു. കാരണം ദൈവത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ദൈവം തന്നെ ഇസ്രായേലിനെ കോപിച്ചിട്ട് ദാവീദിനെ എണ്ണാൻ ദൈവം തന്നെ തോന്നിപ്പിച്ചു എന്ന് പറഞ്ഞുണ്ട്. വേറെ ഭാഗത്ത് ഇതൊന്നും പറയുന്നില്ല, ഇങ്ങനെ പറഞ്ഞു സാത്താൻ അവനെ എന്ത് ചെയ്തു, ദാവീദിനെ തോന്നിപ്പിച്ചു എന്ന് പറഞ്ഞുണ്ട്. അപ്പൊ അതിനകത്ത് രണ്ട് അക്കൗണ്ടായിട്ട് തോന്നാം നമുക്ക്. രണ്ട് അക്കൗണ്ടല്ല, സത്യത്തിൽ ഇതിന് പിന്നിൽ ആടെ കടന്നല്ല. ദൈവപ്രമാണം വിട്ട് വിഗ്രഹങ്ങളിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും മനുഷ്യൻ പോയപ്പോൾ, ദൈവ വഴി വിട്ട് ദൈവത്തെ കോപിപ്പിക്കുന്ന സന്ദർഭം ഉണ്ടായപ്പോൾ, ദൈവം തന്നെ അവരെ ശിക്ഷിക്കാൻ നടപടിയെടുത്തതാണ്. അതിന് സാത്താൻ എന്ത് ചെയ്തു? അനുവദിച്ചു. സാത്താനെ അനുവദിച്ചു. അപ്പോൾ ദാവീദിന് ഒരു ചിന്ത എണ്ണം. യോവാബ് ഒരു കാര്യം പിടികിട്ടി. യോവാബ് പറഞ്ഞു, യജമാനൻ ചെയ്യരുത്, എണ്ണിയാലും എണ്ണിയില്ലെങ്കിലും ഇതെല്ലാം നിനക്ക് തന്നിരിക്കുക, പറ്റില്ലല്ലോ, എണ്ണണം. എണ്ണി, എന്തുണ്ടായി? മൂന്ന് ഓപ്ഷൻ, മൂന്ന് ഓപ്ഷൻ. ഒന്നിൽ എന്താ, ആ ശത്രുക്കൾ നിന്നെ ഓടിക്കും, ഇല്ലെങ്കിൽ രണ്ട്, എന്താ, കൽമഴ, പേരമാരി. മൂന്ന്, ക്ഷാമം. ഈ മൂന്നിൽ ഒന്ന് തെരഞ്ഞെടുത്തോളം പറഞ്ഞു. എത്ര പേര് പോയി? 70,000-ത്തിലധികം പേരെന്ത് ചെയ്തു? അങ്ങ് പോയി. 70,000-ത്തിലധികം പേര് മരിച്ചു. അവസാനം ദാവീദ് ദൈവസ്ഥാനത്തിലേക്ക് വീണു. കർത്താവേ, ശത്രുവിന്റെ കയ്യിൽ വീഴുന്നതിനേക്കാൾ ഭേദം നിന്റെ കയ്യിൽ വീഴുന്ന, നീ കരുണയുള്ളവനല്ലേ കർത്താവ്. ഇതാ ദാവീദിന്റെ പ്രത്യേകത കേട്ടോ, അവർക്കൊക്കെ കാട്ടിക്കൂട്ടിയാലും ഉടനെ ദൈവസ്ഥാനം അങ്ങ് വീഴും, കരയിൽ നിലവിളിക്കും, അനുദിപ്പിക്കും, മടങ്ങി വരും. അതുകൊണ്ട് ദൈവത്തിന് ഉത്തിഷ്ടമായിരുന്നു ദാവീദിനെ. ദൈവമേ, തെറ്റിപ്പോയി, ഈ പാവം ജനം എന്ത് വേണം, ഞാനല്ല തെറ്റ് ചെയ്തത് എന്ന് പറഞ്ഞ ദൈവസ്ഥാനത്തിലേക്ക് എന്ത് ചെയ്തു? ദാവീദ് വീണ് നിലവിളിക്കുന്നു. സ്തോത്രം. പക്ഷെങ്കിൽ കോൺസിക്വൻസ് ഇസ്രായേൽ എന്ത് ചെയ്തു? അനുഭവിക്കേണ്ടി വന്നു. ആരുടെ നിമിത്തം? ദാവീദ് നിമിത്തം. ദാവീദ് നിമിത്തം പറയാൻ പറ്റത്തില്ല. ഇസ്രായേലിലെ മുഴുപാപവും കർത്താവ് സഹിക്കാതെ വന്നപ്പോൾ അവരെ കൊല്ലാൻ തീരുമാനിച്ചുകൊണ്ട് തന്നെയാണ് ദൈവം നടപടിയെടുക്കുകയും സാത്താൻ അനുവദിക്കുകയും ചെയ്യുന്നത്. നമ്മൾ രണ്ട് ഭാഗം ചേർത്ത് പഠിച്ചാൽ അത് കൃത്യമായ കാര്യമാണ്. ദൈവം തന്നെ അനുവദിച്ചു എന്ന് നമുക്ക് വായിക്കാം അല്ലെ. ദൈവം അനുവദിച്ച്, പ്രവാചകനല്ല യോവാബ്, സേനാനായകൻ. അത് സാമാന്യ കാര്യം പറഞ്ഞതേ ഉള്ളൂ. കാരണം അദ്ദേഹത്തിന് അറിയാം ഇത് എണ്ണിയാലെണ്ണിയിൽ അത് ദൈവഹിതമല്ലെന്നുള്ള കാര്യം യോവാബിനറിയാം. കാരണം ഒരു അനാവശ്യമായ സെൻസസ് എടുക്കുന്നത് ജനത്തിന്റെ എണ്ണം മനസ്സിലാക്കുകയും അതിൽ ഒരു ഒരു പ്രൗഡ് വരാനുള്ള ആ ഒരു സാമാന്യ ബുദ്ധിയ. ഒരു സേനാനായകൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ജ്ഞാനമോ ഒക്കെ ആയിരിക്കാം അത് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ ദാവീദും തിരിച്ചും ചിന്തിക്കാൻ പറ്റില്ല ഒരു പക്ഷെങ്കിൽ. കാരണം ദൈവം തന്നെ അവരെ ശിക്ഷിക്കാൻ എതിരുകയ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ശത്രുവിന്റെ സാത്താന്റെ ചിന്തയ്ക്ക് വിഷയം അവൻ അടിമയാകത്തക്കവണ്ണം അവൻ പ്രവർത്തിച്ച് മതിയാകുന്ന രീതിയിലേക്ക് എത്തിരിക്കുക. കാരണം അത്രമാത്രം തെറ്റും പാപവും ഇവർ നിൽക്കുന്നു, ഇസ്രായേലിൽ നിൽക്കുന്നു. ആ ഒരു ഭാഗം, രണ്ട് ഭാഗം നമ്മൾ രണ്ടായിട്ട് ഒന്ന് ചേർത്ത് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് സംശയം മാറും എന്ന് പ്രതീക്ഷയാകാം. അങ്ങനെ എഴുതിയിട്ടുണ്ട്, നേരത്തെ എഴുതിയിട്ടുണ്ട്. ജനത്തിലുള്ള കോപമാണ്, യെസ്, മറ്റു ഭാഗത്തിൽ സാത്താൻ തോന്നിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ അത്രേ ഉള്ളൂ. ശമുവേൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ദൈവം ജനത്തോട് കോപിച്ചിട്ട് അവരെ ശിക്ഷിക്കാൻ ആഗ്രഹിച്ചത് കൊണ്ട് സാത്താൻ ദാവീദിന്റെ ഹൃദയത്തിൽ ചിന്ത കടത്തുവാൻ ദൈവം എന്ത് ചെയ്തു? അനുവദിച്ചു. അതിലൂടെ ദൈവം തന്നെ ബോധ്യപ്പെട്ട് ഒരു സംഹാരം നടത്തുക അവിടെ. അതാ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞത് ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. നമുക്ക് നല്ലതാ ചിന്തയെന്ന് നമുക്ക് തോന്നും, പക്ഷെങ്കിൽ അതിനകത്തൂടെ ശത്രു കയറുന്ന വിധങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. നമുക്ക് ശരിയായ തീരുമാനം നമുക്ക് തോന്നും, പക്ഷെങ്കിൽ ശരിയായ ദൈവവചന അടിസ്ഥാനത്തിലും ആത്മാവിലും നമ്മുടെ ചിന്തകളെ വിവേചിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നമ്മൾ ശരിയെന്ന് ചിന്തിക്കുന്ന ചിന്തകളിലൂടെ തന്നെ സാത്താൻ ഉള്ളിൽ കടക്കാൻ സാധ്യതയുണ്ട്. വളരെ പ്രധാന സംഗതിയാണ്. യോവിനടുക്കൽ, യോവിന്റെ വിഷയത്തിന് നടുവിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തിന്റെ ദൂതന്മാർ, ദൈവോത്തന്മാർ നിൽക്കാൻ ചെന്നപ്പം സാത്താനെ നിൽക്കാൻ ചെന്നു. നിരമാറി പറഞ്ഞു, നിരാസനായ നിരാസനായ നീ എവിടുന്ന് വരിക? ഊടാട് സഞ്ചരിച്ച് വരുന്നു. നിരാസനായ യോവിൻ നീ ദൃഷ്ടി വെച്ചു? അതെ. എങ്ങനെയാ ദൃഷ്ടി വെക്കാ ദൃഷ്ടി വെക്കുന്നത്? എങ്ങനെ എങ്ങനെ വെക്കാതിരിക്കുന്നത്? നീ അവന് വിട്ടു എന്തിരിക്കുക? അതായത് യോ ഒരൊക്കെ കാര്യം പറഞ്ഞു, നീ ആ വേരൊന്ന് പൊളിച്ചേ, നിന്റെ മുഖത്ത് നോക്കി നിന്നെന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം ഇതാണ്, നീ വല്ലതും കൊടുക്കുന്നത് കൊണ്ടും നീ സമൃദ്ധിയായി അനുഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ ജനം, യോ ഉൾപ്പെടെയുള്ള എല്ലാ മനുഷ്യരും നിന്നെ എന്ത് ചെയ്യുന്നത്? സേവിക്കുന്നത്. ദൈവത്തിന്റെ അവകാശവാദം? നോ, നോ. ഇത് സ്നേഹാധിഷ്ഠിത ബന്ധം. പൊളിച്ചോ, പൊളിച്ചോ, അവനുള്ളതെല്ലാം പൊളിച്ചോ. ആദ്യത്തെ പരീക്ഷ സാത്താൻ സുന്ദരമായിട്ട് തോറ്റു അല്ലേ, അല്ലേ? രണ്ട് പരീക്ഷ രണ്ടായിട്ടാണ് കാണുന്നത് കേട്ടോ, ഒന്ന് രണ്ട് അധ്യായത്തിൽ. അത് തോറ്റു കഴിഞ്ഞപ്പോൾ രണ്ടാം പിന്നെ സാത്താൻ ചില തോറ്റ ചിന്തയിലൂടെ അവൻ ചെന്നു. പിന്നെ പറഞ്ഞു, നീ അവന് ചുറ്റും, ശരി, അവന്റെ പ്രാണനെ മാത്രം തുടരും, ശരീരത്തെ പിടിച്ചോളാൻ പറഞ്ഞു. അത് രണ്ടാമത്തെ ഘട്ടമാണ് കേട്ടോ, രണ്ടാമത്തെ. ഒന്ന് തോറ്റ ശേഷം രണ്ടാമത് ചെല്ലുന്നതാണ്, നിങ്ങളെ പാസ് കഴിഞ്ഞ് നോക്കിയോ. രണ്ടാമത് ചെല്ലുമ്പോൾ തോറ്റവനാ, ഒന്നാം പരീക്ഷ തോറ്റവനാ. അവൻ ചെന്നിട്ട് പറഞ്ഞു, അപ്പോൾ കർത്താവ് പറഞ്ഞു, അവന്റെ പ്രാണനെ മാത്രം തൊടരുത്. പ്രാണം മാത്രം തൊടാതെ എല്ലാം തൊട്ടു. നമുക്കറിയാം, ചെറിയ ഓട്ട് കഷ്ണം കൊണ്ട് എന്ത് ചെയ്യാ, ഹാ, ദേഹം മുഴുവൻ ചുരുണ്ടുന്ന അയ്യോബ് പറയാണ്, രാത്രി എനിക്ക് ഉറക്കമില്ല, എന്റെ ശരീരം എല്ലാം പുഴുവെടുക്കുന്നു, നാറുന്നു, അതുപോലെ പുഴുവെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ അത്രയ്ക്ക് തന്റെ ജീവൻ മാത്രം നിൽക്കുന്ന ഒരു പ്രത്യേക സ്ഥിതിയിലേക്ക് എത്തി. അതിന്റെ അതിന്റെ ശരിയായ സ്ഥിതി മനസ്സിലാക്കണം, സ്നേഹിതന്മാരുടെ വരവ് ശ്രദ്ധിക്കണം. അവർ ദൂരവേ കണ്ടിട്ട് ആളെ മനസ്സിലാകുന്നില്ല. അയ്യോ, എന്നിട്ട് എന്ത് ചെയ്തു? അവരെ ഒരു വാക്കുമുണ്ടാതെ ഏഴ് ദിവസം ഇരുന്ന് എന്ത് ചെയ്തു? തലേ പൂഴിയും വാരിട്ട് കരച്ചിലോടെ കരച്ചിൽ. യോവനെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞില്ല. ഏഴ് ദിവസം തലേ പൂഴിയും വാരിട്ട് കരഞ്ഞോണ്ടിരുന്നെങ്കിൽ അവരുടെ സ്നേഹിതന്റെ ദുഃഖത്തിന്റെ വേദനയുടെ ആ ആ ആ വ്രണത്തിന്റെ കഷ്ടതയുടെ എന്തായിരിക്കും അല്ലെ? സമ്പത്ത് നഷ്ടപ്പെട്ടു. ദാസി ദാസിമാർ കാര്യം പറയാൻ വേണ്ടി ഓരോരുത്തർ രക്ഷപ്പെടുന്നുണ്ട്, ബാക്കിയെല്ലാം നഷ്ടപ്പെടുന്നു. പിന്നെ മക്കൾ പത്തു പേരും മരിക്കുന്നു, സ്നേഹിതന്മാർ ഒന്നും ഇണ്ടാതിരിക്കുകയും പിന്നെ വാ തുറന്നു പറഞ്ഞതൊക്കെ എന്തായിരുന്നു? എന്തായിരുന്നു? കഠിനമായ നിന്റെ കുറ്റം കൊണ്ട് നിന്റെ മക്കളുടെ കുറ്റം കൊണ്ട് ഇതൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞ് കുത്തിനോപിക്കുന്ന വാക്കുകൾ. യോവിന്റെ ഭാര്യയെ നമ്മൾ വളരെ മോശമായി ചിത്രീകരിക്കുന്നു. ഒരു കാര്യം, പത്ത് മക്കൾ മരിക്കുന്നു, സമ്പത്ത് പോകുന്നു, സ്നേഹിതന്മാരെ ദൂഷിക്കുന്നു, ഇതിനിടക്ക് വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ദൈവമുണ്ടെന്നില്ല. 38-ാം അധ്യായം വരെ ദൈവമുണ്ട്, നമ്മൾ എന്നാണ് ചിന്തിച്ചത്? 38-ാം അധ്യായം വരെ ദൈവമുണ്ടെന്നില്ല. ഇടയ്ക്കൊക്കെ ദൈവം വന്ന് മോനെ ധൈര്യപ്പെട്ടോ, ഇത് ഇങ്ങനെ സംഗതിയ, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് ദൂത് കിട്ടാലേ? ദൂത് വേണ്ടേ? ഇടയ്ക്കൊരു ദൂതൊക്കെ കേൾക്കണം, ഇടയ്ക്ക് കേൾക്കാന്നല്ല, എന്നും കേൾക്കണം ദൂത് കേട്ടോ. എന്ന് ദൈവത്തിൽ നിന്ന് ദൂത് കേൾക്കാം. നേരത്തെ പറഞ്ഞാൽ തെറ്റാതെ ചിന്തിക്കാൻ ഞാൻ പറഞ്ഞത്, എന്നാലും ദൈവശബ്ദത്തിന് വേണ്ടി നമ്മൾ കാതോർക്കണം. സ്തോത്രം. ഇത് യോബിന് കിട്ടുന്നില്ല, ഇതും കിട്ടുന്നില്ല യോബിന്. അതിന്റെ നടുവിൽ എല്ലാം കൈവേർപ്പെട്ട ഒരു സ്ത്രീയുടെ മനതൊക്കെ ഭർത്താവിനെ വികൃത രൂപമാ. എന്റെ ദൈവമേ, യോബിന്റെ ഭാര്യയെ നമ്മൾ പഠിക്കാൻ പറ്റും കേട്ടോ. യോബിന്റെ ഭാര്യയൊക്കെ മെച്ചമുള്ള ഒരു ഭാര്യമാരോ ഭർത്താക്കന്മാരോ ഉണ്ടെന്ന് ഞാനോ ഉണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല ഒരിക്കലും. കാരണം പത്ത് മക്കൾ മരിക്കുന്നു, സ്വത്തെല്ലാം പോകുന്നു, ഒരു വീടും തകർന്നു, സ്നേഹിതന്മാര് വന്ന് പഠിക്കുന്നു, ദൂഷിക്കുന്നു, അല്ലെങ്കിൽ അവര് വന്ന് ഇങ്ങനെ ഇരിക്കുന്നു. ദൈവമുണ്ടെന്നില്ല, ദേഹം മുഴുവൻ വൃണം. ആ ഒരു സ്ത്രീ, ഒരു സ്ത്രീക്ക് താങ്ങാവുന്ന അപ്പുറത്താണ്. അതുകൊണ്ട് നമ്മൾ പൊതുവൊന്നും അല്ല അതുകൊണ്ട് സ്ത്രീയെ, ഒന്നുമല്ല, അത് ചിന്തിക്കരുത്. പക്ഷെ അവിടെ ആ വേദന പ്രശ്നം, നമ്മൾ വെറുതെ ഒരു കുഴപ്പമില്ലാതിരുന്ന സ്ത്രീ ഏതാണ്ട് പറഞ്ഞു പോലെ നമ്മൾ തോന്നുന്നു. അവൾ ഇതെങ്ങനെ താങ്ങുന്നത്? ഒറ്റ സ്ത്രീ, വേറെ അവിടെ ആരുണ്ട് താങ്ങാൻ? ആരുമില്ല. ഞാൻ പറഞ്ഞത് പക്ഷെ പറയാൻ പാടില്ല. യോബ് എപ്പോഴും പറഞ്ഞു, നീ പൊട്ടിയെ പോലെ സംസാരിക്കുന്നത് എന്ത്? നന്മ തന്നാൽ ആ തന്ന ദൈവം, തിന്മയും തന്നാൽ അത് നമ്മൾ എന്ത് ചെയ്യണം? സ്വീകരിക്കണം എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, യോബിന്റെ രണ്ടാം ഘട്ടത്തിലും യോബ് ജയിച്ചു. അതുകൊണ്ടാണ് എലിഫസിനെ വിളിച്ചു. അവനാ തോന്നുന്നു ആദ്യത്തെ മൂന്ന് പേരുടെ ലീഡർ എലിഫസിനെ വിളിച്ചു, നിന്റെ സ്നേഹം, നീ യോബിനെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞത്? അവിടെ കൊണ്ടുവാ, യാഗത്തിന്റെ സംഗതി കൊണ്ടുവാ, യോബ് നിനക്കൊണ്ട് കഴിക്കും, പ്രാർത്ഥിക്കും, നിങ്ങളുടെ ഭേദം വരും. യോബിന് ഭേദം വന്നു, അവർക്കും ഭേദം വന്നു, നഷ്ടപ്പെട്ടതൊക്കെ എല്ലാം ദൈവം തിരിച്ചു കൊടുക്കുന്നു. പിന്നെ അവളെ കാണുന്ന ബന്ധുക്കളെ സ്നേഹിതരെ ഒക്കെ കാണുന്നുണ്ട്, അവർക്കെല്ലാം സമ്മാനം വരെ കൊടുക്കുന്നു യോബ്. പിന്നെ 140 വർഷം പിന്നെയും ജീവിച്ചിരുന്നു യോബ്. 10 മക്കളെ പുതുതായി പിന്നെയും കൊടുത്തു, 10, 10, 20, 10 എണ്ണം നിത്യതയിൽ, 10 എണ്ണം കൂടെ. ഞാൻ പറയല്ലോ, എല്ലാം നിങ്ങൾ നോക്കണം, കന്നുകാലിയുടെ ഒക്കെ സംഖ്യ കൃത്യമായിട്ട് ഇരട്ടിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് സ്വതന്ത്രമാർക്ക് ഇറക്കാറല്ല, പക്ഷേ സാത്താൻ അവിടെ ഒരു അവകാശവാദം കൊണ്ടുവന്നു. യോശുവ മഹാപുരോഹിതൻ മുഷിഞ്ഞ വസ്ത്രം കൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു, ദേട്ടാ മുഷി വസ്ത്രം കൊണ്ട് മഹാപുരോഹിതൻ ഇരിക്കുന്നു. ഉടൻ ദൈവം പറഞ്ഞു, അവൻ തീരത്ത് വലിച്ചെടുത്ത കൊള്ളിയാണെന്ന് പറഞ്ഞു. പക്ഷെ പെട്ടെന്ന് വസ്ത്രം മാറിക്കോളാൻ പറഞ്ഞു ദൈവം കൊണ്ട് ഓർഡർ കൊടുത്തു. ഞാൻ പറഞ്ഞത് ഓരോരോരോ കാര്യം, അവൻ അപവാദി കുലപാതകൻ എന്നൊക്കെ വിളിക്കുന്ന രീതിയുണ്ട് സാത്താനെ കുറിച്ച്. അവൻ ഒരിക്കലും വിടില്ല, ആരെയും വിടില്ല, ആരെയും വിടില്ല. വിശുദ്ധന്മാരെയും അങ്ങനെ ചെയ്തെങ്കിൽ നമ്മളെ കുറിച്ച് നിശ്ചയമായിട്ട് അപവാദം സാത്താൻ ദൈവസന്നിധി പറയുന്നുണ്ടാവാം. സ്തോത്രം. ഇന്ന് രാത്രി നമ്മൾ ഭയപ്പെടണം. സ്തോത്രം. കാരണം ഒരു പക്ഷെങ്കിൽ നമ്മുടെ അനാസ്ഥ, നമ്മുടെ പ്രാർത്ഥന ഇല്ലായ്മ, വചനധ്യാനം ഇല്ലായ്മ, വിശുദ്ധിയുടെ കോട്ടം, പല 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 കാര്യങ്ങൾ നമുക്ക് എല്ലാം ദൈവം തന്നിട്ടും ഒരു പക്ഷേ നമ്മൾ ആ രീതി മുന്നേറുന്നില്ലെങ്കിൽ ദൈവസന്നിധി ഓരോ പക്ഷെങ്കിൽ നമ്മെ കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും സാത്താനിയെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇത്രനാളെ അവന്റെ ജീവിതം കണ്ടില്ലേ എന്ന് പറഞ്ഞോണ്ട. പക്ഷേ കർത്താവിന്റെ കരുണയിൽ ഓരോ വർഷം കൂടെ അവൻ നീട്ടി നീട്ടി നമുക്ക് തരികയായിരിക്കാം. സ്തോത്രമായിരിക്കാം. ഞാൻ പറഞ്ഞു വരുന്നത് വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമാണ്. പക്ഷെങ്കിൽ ദൈവത്തെക്കാൾ അധികം വരുമെന്ന് നമ്മൾ സാത്താനെ പേടിക്കേണ്ട ആവശ്യം ഇല്ല, ഒരിക്കലും ഇല്ല. സാത്താൻ നമ്മളെ പിടിക്കാൻ പറ്റുന്ന ഒത്തിരി ഒത്തിരി വഴികളുണ്ട്. ഞാൻ ജസ്റ്റ് അത് വായിച്ച് ഒഴിച്ചു വിടുകയാണ് ചെയ്യാൻ പോകുന്നത്. സാത്താൻ നമ്മളെ പിടിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നമ്മളെ പരീക്ഷിക്കുന്ന പല പല രംഗങ്ങൾ അത് ഓടിച്ചു വിട്ട മാത്രമേ എനിക്കിന്ന് കഴിയുള്ളൂ. പിന്നെ നമുക്ക് അറിയാമല്ലോ കാര്യങ്ങളൊക്കെ, ശ്രദ്ധിക്കുക. ഒന്നാമത് സാത്താൻ ചെയ്ത പ്രധാന കാര്യം, കർത്താവ് ക്ഷമിച്ച പാപങ്ങൾ ക്ഷമിച്ചില്ലെന്ന് പറയുന്നു. മനസ്സിലാകുന്നുണ്ടോ? ആശയക്കുഴപ്പുണ്ടാക്കുക, മാനസികമായി തകർക്കുക, കരഞ്ഞു വിളിച്ച് നമ്മൾ ഏറ്റു പറഞ്ഞ പാപങ്ങൾ കർത്താവ് ക്ഷമിച്ചു. സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് കളയുന്നു, ദൈവം അത് മറക്കുന്നു. പക്ഷെങ്കിൽ സാത്താൻ പറയും, ഇടയ്ക്കിടയ്ക്ക് എന്ത് പറയും? എടാ നീ വിചാരിച്ചിരിക്കുക, അതൊന്നും ജപിക്കാതെ പറ്റുന്ന സംഗതിയൊന്നുമല്ല. ഇത് നമ്മുടെ ഹൃദയത്തിൽ പലപ്പോഴും നമ്മുടെ മനസ്സിൽ പറയാറുണ്ട്, മനസ്സിനോട് ഒരു പോരാട്ടം അങ്ങനെ ചെയ്യാറുണ്ട്. പലരുടെയും കർത്താവ് ക്ഷമിച്ച പാപങ്ങൾ വീണ്ടും അവരെ അലട്ടി താഴ്ത്തി. ഞാൻ പറയാൻ തുടരാൻ പാടില്ല, പക്ഷെ ദൈവം ക്ഷമിച്ച പാപങ്ങൾ ക്ഷമിച്ചില്ലെന്ന് പറഞ്ഞാൽ മാനസികമായി നമ്മെ പീഡിപ്പിക്കുന്ന ഒരു പദ്ധതി ആർക്കുണ്ട്? സാത്താനുണ്ട്. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഏറ്റു പറഞ്ഞ പാപങ്ങൾ കർത്താവ് ക്ഷമിച്ചു എന്ന ബോധ്യം നമുക്കുണ്ടാകണം. ലേസിനസ്, നമുക്കുണ്ടാകുന്ന ലേസിനസ് എന്താ? ലേസിനസ് മടി, അലസത. അത് നമുക്കുണ്ട്, ഞാൻ വിശദീകരണം നമുക്കറിയാമല്ലോ. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യമാണ് പ്രഷർ ഓഫ് ഡ്യൂട്ടീസ്. നമുക്ക് എടുക്കാൻ കഴിയുന്ന അപ്പുറത്ത് ഭാരം നമുക്ക് തരിക, അങ്ങനെ ഒരു സാധാരണ പരിപാടി. ലേസിനസ് എടുക്കത്തില്ല ഭാരം, പക്ഷെ ഇത് നേരെ ഓപ്പോസിറ്റ് ആണ് സംഗതി. എന്താ എടുക്കുന്നതിന് അപ്പുറത്ത് കൊണ്ട് ലോഡ് തരിക? ആ നമ്മൾ കഴിഞ്ഞിട്ട് വാങ്ങുക, കാരണം എനിക്ക് കഴിവുണ്ട, കാര്യമുണ്ട്, ആൾക്കാരെല്ലാം ഇങ്ങനെ നമ്മൾ തന്നെ ചിന്തിക്കും, ആ എനിക്ക് കഴിവുണ്ട, കാര്യമുണ്ട്, നീ അങ്ങനെ അങ്ങനെ ഓരോ കാര്യം. സുസൂക്ഷയെ പോലും അങ്ങനെ ഉണ്ടാകാം, ജോലിസ്ഥത്ത് ഉണ്ടാകാം, കൊണ്ട് എല്ലാവരും ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു, എനിക്ക് കഴിയും, എല്ലാവരും പുകഴ്ത്തുന്നു ഒക്കെ. അപ്പോൾ ഈ പുകഴ്ത്തലിനകത്ത് തന്നെ നമുക്ക് വന്ന് വീഴുന്ന ഓരോരോ കാര്യങ്ങളും ദൈവസ്ഥലിൽ ഇരിക്കാനും ശ്രദ്ധിക്കാനുമുള്ള അവസരങ്ങൾ കവർന്നെടുക്കുകയാണ് സാത്താന്റെ ഒരു സ്നേറാണത് എന്ന കാര്യം നമ്മൾ. അതുകൊണ്ട് എല്ലാം എല്ലാം അങ്ങനെ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും മാറ്റി വെക്കരുത്. ഞാൻ പറഞ്ഞത് ഓവർ പ്രഷർ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനോട് പോരാടുന്ന ഒരു പ്രത്യേക രീതിയുണ്ട്. മനസ്സിനോട് നമ്മൾ പോരാടും സാത്താൻ, മാനസികമായി തകർക്കുന്ന ഒരു നിലവാരമുണ്ട്. പല രീതിയിലും നമുക്ക് മാനസികമായി നമ്മളെ തകർക്കുന്ന രീതി ഉണ്ടാകുന്നത് അനാവശ്യമായ മൂടില്ലാതെ വരും. ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ മൂടില്ല പോയി അല്ലേ, ആരാധനയ്ക്ക് എത്തണം പുറങ്ങിയിട്ടുണ്ട്, മൂടില്ലാത്തതുകൊണ്ട് കൂടെ പോകാറുണ്ടല്ലോ, പോകാറുണ്ട്. പാട്ട് വരത്തില്ല, കയ്യടി എളുപ്പം വരത്തില്ല, അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള സംഗതികൾ. പിന്നെ ഈ ശനിയാഴ്ച രാത്രിയിലും വെള്ളിയാഴ്ച, ശനിയാഴ്ച നമ്മുടെ നാട്ടിലെ കാര്യം, അപ്പൊ നമ്മുടെ ഇവിടെ പറയുമ്പോൾ വ്യാഴാഴ്ച രാത്രിയിലും വെള്ളിയാഴ്ച രാവിലെയൊക്കെ നമ്മൾ പുറത്തേക്ക് ഒന്ന് ശ്രദ്ധിക്കണം. കുടുംബത്തിൽ സാത്താൻ കയറാനുള്ള നല്ല പരിപാടി ഒപ്പിക്കും. ഉപദേശിമാര് പ്രത്യേകിച്ച് പലയിടത്തും ഉപദേശിമാരുടെ ഭാര്യമാര് പാസ്റ്റർമാരെ ശുശ്രൂഷിക്കുമ്പോൾ കുരുങ്ങിരിക്കും, മക്കളും കുരുങ്ങിരിക്കും. നമ്മുടെ അമ്മാവ ഫ്രണ്ടിൽ തന്നെ ഉണ്ടാകുന്നതല്ല, പല സഭകളിൽ നിന്നൊക്കെ ശുശ്രൂഷിക്കുമ്പോൾ ആ ഭാര്യ മക്കൾ കുരുങ്ങിരിക്കും. എന്താ അറിയോ, ശനിയാഴ്ച വരെ എനിക്ക് അറിയാറുന്നല്ലോ. അതാ പിന്നെ വലിയ സത്യമേ, നമ്മുടെ നാട്ടിലാണെങ്കിൽ ശനിയാഴ്ച മുതല് എന്തെങ്കിലും ഒരു കൊച്ചി ഈശാഘോഷം. എന്താ അറിയോ, ആ ശുശ്രൂഷകൻ തെളിമയോടെ ശുശ്രൂഷിക്കേണ്ട മനസ്സ് എന്ത് ചെയ്യാം, ടക്ക് സത്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? അരുതാത്തൊരു വാക്ക് പ്രസംഗിക്കുമ്പോഴും സംഗീതം ശുശ്രൂഷിക്കുമ്പോഴും ഓരോ കാര്യം ചെയ്യുമ്പോഴെല്ലാം അതിങ്ങനെ തെക്കട്ടിക്കൊണ്ടിരുന്ന, ഞാനത് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഈ ജനം എന്തായിരിക്കും എന്നെ കുറിച്ച് ചിന്തിക്കുന്നത്, എന്റെ ഭാര്യ എന്താ അവർ ചിന്തിക്കുന്നത്, ഞാനിത് പറയുമ്പോൾ എന്റെ മക്കൾ എന്താ ചിന്തിക്കുന്നത്. സി, അങ്ങനെ ഒരു അലട്ടൽ ഉണ്ടാകത്തക്കവണ്ണം നമ്മൾക്കെതിരെ നമ്മുടെ ആരാധനകൾ തകർക്കുന്ന ഒരു വലിയ സംഗതിയുണ്ട്. ചുമ്മാ വെറുതെ പറയുന്നതല്ല, കാര്യമാ വെറുതെയാ. അതുകൊണ്ട് നമ്മൾ ശനിയാഴ്ച പോലെ സൂക്ഷിക്കണമെന്നല്ല പറഞ്ഞു, എല്ലാ ദിവസവും സൂക്ഷിക്കാൻ പറ്റൂ, എല്ലാ ദിവസവും സൂക്ഷിക്കാൻ പറ്റൂ. കാരണം സന്ധ്യപ്രാർത്ഥന രാവിലെ പ്രാർത്ഥന ഉണ്ടല്ലോ നമുക്കല്ലേ, ഇല്ലേ? സത്യപ്രാർത്ഥന രാവിലെ പ്രാർത്ഥന ഇല്ലേ? ഞാനിപ്പോ എവിടെ പോയാലും ഇപ്പൊ ഈ മീറ്റിംഗ് കഴിഞ്ഞപ്പോ എനിക്ക് നമുക്ക് മീറ്റിംഗ് ഉണ്ട്. ഞാനവിടെ 10 മണി അവർക്ക് തിരിച്ചു തരാൻ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഇവിടുത്തെ ഫെലോഷിപ്പ്, രാത്രികളിൽ അവിടുത്തെ ഫെലോഷിപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പാസ്റ്ററുടെ ഷെയറിങ്ങും കാര്യങ്ങളും. അതുകൊണ്ട് പിന്നെ ഒരുപക്ഷെ എനിക്ക് വേണ്ടിയും ചിലപ്പോൾ അവർ കാത്തിരിക്കാറുണ്ട് രാത്രി 11 മണി വരെ, 10:30 വരെ. ഞാൻ പറഞ്ഞു വരുന്നത് അത് നമ്മുടെ എല്ലാം വീട്ടിലുണ്ടാകും, രാത്രിയിലെ പ്രാർത്ഥന, രാവിലത്തെ പ്രാർത്ഥന. വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, അവിടെ ഷെയറിങ് ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ നമുക്ക് തുറന്ന് സംസാരിക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ പിന്നെ നമ്മൾ തമ്മിൽ മനസ്സിലാക്കുന്നു, എല്ലാ കാര്യം തുറന്നു പറയുന്നതുകൊണ്ട് തമ്മിൽ മനസ്സിലാക്കാൻ കഴിയുന്നു. ചിലപ്പോൾ എന്തെങ്കിലും ഒരു കോപം വന്നാലും അറിയാം, അത് നാച്ചുറലാന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ തുറന്ന സംഭാഷണവും കൂട്ടായ്മയും ഷെയറിങ്ങും ഇല്ലെങ്കിൽ നമ്മളെല്ലാം തമ്മിൽ തമ്മിൽ എന്തായിരിക്കും, എല്ലാവരും ഐസോലേറ്റഡ് വേൾഡ് ആയിരിക്കും. ഒരു വീട്ടിൽ തന്നെ 5 പേരുണ്ട്, 5 5 ദ്വീപ് പോലെ പിരിഞ്ഞിരിക്കും. അതൊന്നും പാടില്ല, നിശ്ചയമായിട്ട് എന്തുണ്ടെങ്കിലും തുറന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന. അപ്പൊ മൂഡ് പോകുന്ന രീതി പലതുകൊണ്ടാണ്. അല്ല, മണി സ്പെൻഡിങ് ഹാബിറ്റ് അനാവശ്യമായിട്ട്, ചിലപ്പോൾ പറയാലോ കൈ പിടിച്ചേ, കൈ നീ പണം നിൽക്കുന്നുണ്ട്, അതൊന്നും അല്ല വിഷയം. ഇങ്ങനെ പിടിക്കുന്നവരുടെ കൈക്കോട് ഒത്തിരി പണം പോകുന്നു അങ്ങനൊന്നും ഇല്ല, ചേർത്ത് പിടിക്കുന്നവരുടെ കയ്യിൽ നിന്നും അതിനൊക്കെ പോകുന്നുണ്ട്. അപ്പൊ അനാവശ്യമായ പണച്ചെലവ് സാത്താൻ്റെ പരിപാടിയാ കേട്ടോ. അനാവശ്യമായ, അനാവശ്യം, ആവശ്യമല്ല അനാവശ്യം. സി, എനിക്കിപ്പോ എനിക്ക് എന്റെ പെട്ടി തുറന്ന് ബാഗ് നോക്കണം. ഞാൻ കോളേജാണെങ്കിൽ അങ്ങനെയാണ്, എല്ലാ ടൂൾസും കാണും അവിടെ, ഒരു ഒരു പിന്നെ ക്ലിപ്പ് കാര്യങ്ങൾ, അത് ഇത് പേന ഇങ്ങനെയുള്ള എല്ലാം എന്റെ എപ്പോഴും പെട്ടിക്കകത്ത് കാണും. ഞാൻ കോളേജിൽ പഠിപ്പിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ മീറ്റിംഗിന് പോയാലും എനിക്ക് 3-4 പേന ഇപ്പൊ ഉണ്ട്. ഒരു നല്ല പേനയുടെ കിട്ടിയാൽ നല്ലതല്ലേ? ദാറ്റ് ഈസ് എ വാണ്ട് ആണ്. പക്ഷെ നീഡാണോ? നീഡല്ല, അത് അത്യാവശ്യമൊന്നുമല്ല. അത് വാണ്ടും നീഡും എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്യാവശ്യം എന്താണെന്നും ആവശ്യം എന്താണെന്നും നമ്മൾ തിരിച്ചറിയും. പ്രയോറിറ്റി ബേസിൽ നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഓവറായിട്ട് നമ്മുടെ പണം തന്നെ ചെലവഴിക്കുന്ന അത് വലിയ കുഴപ്പമുള്ള സംഗതിയാണ്. അതുപോലെ ഫാഷൻ ക്രേസ് ഹാബിറ്റ്, അത് വലിയ പ്രശ്നമാ. ഫാഷൻ, അന്ധമായ ഒത്തിരി പിന്നെ ഫാഷൻ അതിനകത്ത് സാത്താൻ ഒഴിഞ്ഞു കയറുന്നുണ്ട് എല്ലാ കാര്യത്തിലും, ഡ്രസ്സിംഗ് മുതൽ എല്ലാ 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 കാര്യങ്ങളിലും. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ദൈവമക്കളായ നമുക്ക് യോഗ്യമായ വസ്ത്രം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോരുത്തർ കൾച്ചർ ഉണ്ട്, ആ കൾച്ചർ ഫോളോ ചെയ്യാം. നാളെ മുതൽ അമേരിക്കക്കാരെ സ്ത്രീകളെ സാരി ഉടിപ്പിക്കാനോ നമ്മളൊക്കെ അവരെ ഇടുന്ന പോലെ ഇടാനോ പറ്റത്തില്ല. അവരവരുടെ കൾച്ചർ ഉപയോഗിക്കണം. പക്ഷെ ആ കൾച്ചറിന്റെ ഉള്ളിൽ തന്നെ എന്തുണ്ട്? മാന്യതയുണ്ടല്ലേ, അത് സൂക്ഷിക്കണം. ദാറ്റ്സ് അതാണ് പ്രധാനപ്പെട്ട സംഗതി. ഓക്കെ, മറ്റൊന്ന് ഫൈൻഡിങ് ദ വിൽ ഓഫ് ഗോഡ്. ദൈവഹിതം മനസ്സിലാകുന്നതിൽ നമുക്ക് പിഴവ് സംഭവിക്കാം. ദൈവഹിതത്തെ നമ്മൾ എന്ത് ചെയ്യാം, ചിലപ്പം തെറ്റായി ധരിക്കുന്ന അനുഭവം. സാത്താൻ കൊണ്ടുവന്ന ചില ചിന്തകളെ ചിന്ത തിരിച്ചറിയാതെ നമ്മൾ ദൈവഹിതമായി ചിന്തിച്ചാൽ അതിനകത്തൊരു സ്നേഹമുണ്ട്. അപ്പൊ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? ദൈവത്തോട് കൂടെ വസിക്കുന്നവനാണെങ്കിൽ ദൈവം നമ്മൾ പറയും, കുഞ്ഞെ ഇത് എന്റെ ഹിതമല്ല, മറ്റവൻ കൊണ്ടുവന്ന ഹിതമാണ്. അപ്പൊ നമ്മൾ ദൈവഹിതത്തിലാണെങ്കിൽ ദൈവം ദൈവഹിതത്തെ നമുക്ക് വളരെ പൊരുളായി മനസ്സിലാക്കി തരും. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. ദൈവവചനം നന്നായി വായിക്കുകയും ദൈവവുമായി ബന്ധമുള്ള വ്യക്തിക്ക് വചനം ഉണ്ടെങ്കിൽ തന്നെ സാത്താന്റെ ചിന്തകളും ആലോചനയും വചനത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, വിവേചിച്ച് മനസ്സിലാക്കാനും കഴിയും. വിച്ച് ഇസ് കോൺട്രഡിക്ടറി ടു ബൈബിൾ അല്ലേ. ബൈബിൾ നിരക്കാത്തൊരു ചിന്ത വരുമ്പോൾ നമുക്കറിയാം. അപ്പൊ തന്നെ നമ്മൾ വചനം കൊണ്ട് വെട്ടിയേക്കണം, ഉടനെ വചനം കൊണ്ട് വെട്ടണം നിശ്ചയമായിട്ടും. അതുപോലെ തന്നെ ഡേ ഡ്രീമിങ്, ദിവാസ്വപ്നം എന്ന് പറയും, ദിവാസ്വപ്നം. അത് സാത്താന്റെ ഭയങ്കര പരിപാടിയാണ്. അത് ചെറുപ്പക്കാരെ മാത്രമല്ല, പ്രായമുള്ളവർക്ക് നമുക്കൊക്കെ ഉണ്ട്. നമ്മൾ വെറുതെ ഇരുന്നിട്ട് എന്ത് ഇങ്ങനെ ഭാവന കാണുക, വെറുതെ ഭാവന കാണുക. ആ ഭാവന അപ്പൊ നമ്മുടെ തൊഴിലോട് ബന്ധത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഭാവിയുടെ ബന്ധത്തിലായിരിക്കാം, അല്ലെങ്കിൽ വീടിനോട് ബന്ധത്തിലായിരിക്കാം. നമ്മൾ വെറുതെ കാണുന്ന ദിവാസ്വപ്നങ്ങൾ, ആ ദിവാസ്വപ്നങ്ങൾ സാധിക്കാതെ വരുമ്പോൾ പിന്നെ അത് നിരാശയിലേക്ക് നയിക്കുന്നു. അത് വലിയൊരു കുഴപ്പമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ പറയേണ്ട കാര്യം കുറച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇന്നാളി അല്ലേ. അയ്യാ, അത് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുക. ഫീലിങ്സ്, അതുപോലെ തന്നെ ക്രിട്ടിസിസം, അത് വലിയൊരു സാത്താന്റെ ഭയങ്കര പരിപാടി. എന്താ അനാവശ്യമായ, പിന്നെ കൺസ്ട്രക്റ്റീവ് ക്രിട്ടിസിസം എപ്പോഴും വേണം കേട്ടോ. കൺസ്ട്രക്റ്റീവ്, ഡിസ്ട്രക്റ്റീവ്, കൺസ്ട്രക്റ്റീവ്. പണിയപ്പെടാൻ വേണ്ടിയുള്ള വിമർശനങ്ങൾ നല്ല. പിന്നെ എപ്പോഴും സ്വയം വിമർശിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, സെൽഫ് ഡിസിപ്ലിൻ. നമ്മൾ സ്വയം ഡിസിപ്ലിൻ ആണെങ്കിൽ വേറെ ആരും നമ്മളെ ഡിസിപ്ലിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഞാൻ രാവിലെ എഴുന്നേറ്റ് കോളേജിലൊക്കെ ആണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഞാൻ അവരുടെ ഡോർമെന്റ് കൂടെ നടക്കും. എഴുന്നേറ്റാ രാവിലെ എന്ത് ചെയ്യണം, ഷീറ്റ് വിരിച്ചിരുക, പുതപ്പ് വിരിച്ചിട്ടോ. അതാദ്യം കിടക്കുന്ന എഴുന്നേറ്റ് ചെയ്യേണ്ട കാര്യം. എന്ത് ചെയ്യും, പുതപ്പ് എന്ത് ചെയ്യണം, പടക്കിയിരിക്കുക, ഷീറ്റ് നന്നായി. ഇതാണ് ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ. പ്രാർത്ഥനയെ കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, മറ്റേ ഡിസിപ്ലിന്റെ കാര്യം വരെ പറയാം. അതൊരു പ്രത്യേക കാര്യമാണ്, പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞാൻ പറഞ്ഞത് സെൽഫ് ഡിസിപ്ലിൻ ആണെങ്കിൽ വേറെ ആൾ നമ്മളെ ഡിസിപ്ലിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അത് സഭയിലാണെങ്കിലും ഏത് മണ്ഡലത്തിലാണെങ്കിലും. പിന്നെ ക്രിട്ടിസിസത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, കൺസ്ട്രക്റ്റീവ്, പണിയപ്പെടുന്ന നല്ല ശുദ്ധമായ രീതിയിലുള്ള നന്മ മാത്രം ആഗ്രഹിക്കുന്ന വിമർശനം നല്ല കാര്യമാണ്. പക്ഷെ അത് മുറിവേൽക്കുകയും അത് തകർക്കുകയും ചെയ്യുന്നതാണെങ്കിൽ അത് ഭയങ്കര അപകടകരമായ, അത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. അത് രണ്ട് തിരിച്ച് മനസ്സിലാക്കണം. മറ്റൊന്നാണ് ഡിസ്കറേജ്മെന്റ്, നിരാശ, നിരാശ, ഡിസ്കറേജ്മെന്റ്. സാത്താൻ കൊണ്ടുവന്ന പേര് വെറുതെ, അതിനെ ചെയ്യായ പദമാണ് ഡിപ്രഷൻ. അതിനെക്കുറിച്ച് ഇത് പറയാനുണ്ട്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഡിപ്രഷൻ, ഡിപ്രഷന്റെ പ്രശ്നം അറിയാമോ, ഉള്ളിലെ കാര്യം എന്താ നമുക്ക് അറിയത്തില്ല, എന്തുകൊണ്ടാ എന്നറിയില്ല. പിന്നെ അനാവശ്യമായ എന്താ ദുഃഖം, വിഷാദ രോഗം എന്ന് പറയും, വിഷാദ രോഗം, വിഷാദ രോഗം. കോഴിക്കോടിയുടെ കച്ചാനുണ്ടെന്ന് പറഞ്ഞു, ആളെ പുള്ളി ഒരു ടെൻഷൻ കാരനാ, നെച്ചറിലെ ടെൻഷൻ കാരനാ. ടെൻഷൻകാരൊക്കെ ഉണ്ടോ അവിടെ? ആവശ്യമില്ലാതെ ടെൻഷൻ എടുത്ത് വെക്കരുത് കേട്ടോ. ബൈബിൾ പറയുന്നത് ഒന്നിനെ കുറിച്ച് നീ വിചാരപ്പെടണം, ആങ്സൈറ്റി മാറ്റാനാ പറഞ്ഞിരിക്കുന്നത്. അതിനാവശ്യമുള്ള എല്ലാ പ്രമാണവും ബൈബിൾ തന്നിട്ടുണ്ട്. ആവശ്യമില്ലാതെ ടെൻഷൻ എടുത്തുകൊണ്ട് ഒരു ഗുണവും ഇല്ല നമുക്ക്, ഒരു ഗുണവും ഇല്ല. ഹാവ് പോസിറ്റീവ് തിങ്കിങ് ആൻഡ് പോസിബിലിറ്റി തിങ്കിങ് കേട്ടോ. ജീവിതത്തിൽ നന്മകളെ തരയണം, നമ്മളെപ്പോഴും നന്മ തരയണം. എനിക്ക് അതിന് കഥയൊക്കെ വരുന്നുണ്ട്, പക്ഷേ സമയമില്ല മുമ്പിൽ. ഓക്കെ ഓക്കെ, ഡിസ്കറേജ്മെന്റ്, പ്രൈഡാ മറ്റൊന്നും, ഗൗരവം, ഗൗരവവും, അല്ലെ ഗൗരവം മാത്രമല്ല ഗർവ്, 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 അഹങ്കാരം, ഗർവ്. അത് ഭയങ്കര കുഴപ്പമാണ്, പ്രൈഡ്, പ്രൈഡ്. പിന്നെ ഹമ്പിൾ പ്രൈഡ് എന്നൊരു സാധനമുണ്ട്, ഓപ്പോസിറ്റ്, ഹമ്പിൾ പ്രൈഡ്. ഇതൊക്കെ സാധനം കൊണ്ടിടും നമ്മൾ പല രീതിയിൽ. ഓരോരുത്തർക്ക് എന്തോ കൊടുത്താൽ ഏൽക്കുമെന്ന് അവനറിയാം. അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നിൽ അതല്ലേ പറഞ്ഞു, ഒരുവൻ ഒന്നിൽ തോറ്റെങ്കിൽ, ഒരുവൻ പിന്നെ ഒരു പ്രമാണത്തിൽ തോറ്റാൽ മറ്റൊന്ന് വിജയമായിരിക്കും. ചിലതെല്ലാം വിജയിച്ചിട്ട് ഒരുവന് അല്ലേ, ഒരുവന് അവന്റെ പ്രവർത്തനമൊക്കെ നല്ല ഡീസെന്റ് ആയിരിക്കും, ചില വാക്കി തെറ്റി പോവാം. ഓക്കെ, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രൈഡ് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. എങ്ങനെ നമുക്ക് അതിജീവിക്കാം, അതാണ് പറയുന്നത്. ഹൗ ടു റെസിസ്റ്റ് ഡെവിൽ, ഹൗ ടു റെസിസ്റ്റ് ഡെവിൽ. വചനത്തിൽ ഒന്നാമതെ പറയുന്നുണ്ട്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും കെടുത്തുവാൻ ഞാൻ നിന്ന് തന്നിട്ടുണ്ട്, അധികാരം തന്നിട്ടുണ്ട്. സ്തോത്രം. പക്ഷെ ഒരു കാര്യം ചെയ്യണേ, അതെനിക്ക് പറയാനേ, ഈ കഴിഞ്ഞിടയ്ക്ക് കുറെ നാൾ മുമ്പ് ലോകത്തിൽ നമ്മുടെ ഹിമാലയത്തിന്റെ അവിടെ കുറെ ഉപദേശിമാര് പോയി. ഏറ്റവും വലിയൊരു ഹോട്ടൽ എവിടെ, ഹിമാലയത്തിനടുത്ത്, നേപ്പാളിനടുത്ത് ഒരു വലിയ ഹോട്ടലിന് മുകളിൽ കയറിയിട്ട് പ്രതീകാത്മകമായിട്ട് ഒരു ചെടി എടുത്തിട്ട് അതിനെ പ്രതീകാത്മകമായിട്ട് ആരാക്കി, സാത്താനാക്കി, സാത്താനാക്കി, പ്രതീകാത്മകമായിട്ട് സാത്താനായിട്ട് അവനെ കൊണ്ട് അവരോധിച്ചിട്ട് എല്ലാവരും കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് അവരെ പൊക്കി താഴോട്ട്. പിന്നെ ബലൂൺ പൊട്ടിക്കുന്ന ഒരു സംഗതിയുണ്ട്. തെർമോകോൾ ഇപ്പോൾ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉന്ത ഊത് കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നല്ല സൂപ്പർ സാധനം ഭാഷ കൊടുത്തിട്ടുണ്ട്, കോപ്പി എടുത്തോളാം കേട്ടല്ലോ. 9 പേജോ 10 പേജോ ഉണ്ട്, ഞാൻ എഴുതിയതല്ലേ. പാസ്റ്റർ ടി ജെ ശാമുവേൽ, എ ജി അസംബ്ലി ഓഫ് ഗോഡിന്റെ മലയാളം ദൃഷ്ടിക്ക് സൂപ്രണ്ടായ ടി ജെ പാസ്റ്റർ ടി ജെ ശാമുവേൽ 1999 യെസ് 9 ഞാൻ അവിടെ 2002 പോയിരുന്നു. 9 കുവൈറ്റ് ചെന്നപ്പോൾ അവിടെയുള്ള കുവൈറ്റ് ചർച്ച ഉണ്ടല്ലോ, എന്താ കെ ടി സിയോ, എന്നാ അവിടെ വെച്ച് നടത്തിയ 2 ദിവസത്തെ ബൈബിൾ സ്റ്റഡിയുടെ അത് കൊട്ടാരക്കരക്കാരൻ ഒരു സഹോദരൻ അതിങ്ങനെ പകർത്തി, ഇതുപോലെ പകർത്തി ആ വേർഡ്സ് എല്ലാം എടുത്ത് ഒന്നും പോകാതെ അത് ലേഖനം പോലെ ആക്കി ആ സാധനമാണ്. മനസ്സിലാകുന്നുണ്ടോ? എന്ത് സംശയം അത് വായിച്ചോണം, ഭാഷ കൊടുത്തോണം, കോപ്പി എടുത്തോണം. അപ്പൊ ആ കേസ് അങ്ങനെ തീർന്നേ. അപ്പോൾ പ്രതീകാത്മകമായി സാത്താനെ അപ്പൊ വെറുതെ പൊട്ടിക്കുക, ഇതൊന്നും ചെയ്യാൻ പാടില്ല. കാരണം ഈ പിശാചിനെ ബന്ധിക്കാൻ ഇവനെ ഇടുന്നത് ആരാ? ദൈവമാ. നമുക്കാർക്കും ഒരു ദേശത്തുനിന്ന് ഒരു രാജ്യത്തു നിന്ന് ഒരു പട്ടണത്തിൽ നിന്ന് പിശാചി ഓടിക്കാൻ നമുക്ക് അനുവാദം കിട്ടും. നമ്മൾ ഓടിച്ചാൽ ഫൂ എന്ന് ഓടുമ്പോ പട്ടി വരുന്നവർ ഇങ്ങനെ പോയിട്ട് അവനപ്പുറത്തോട് വരും. നമുക്കതിന് അധികാരം തന്നിട്ടില്ല. എന്നാൽ പറയാം, ബാക്കി കാര്യം പറയാം, ബാക്കി പറയാം. ഒരു വ്യക്തിയിലുള്ള ഭൂതാത്മാവ് അല്ലേ, ഭൂതാത്മാവ് ഒരു വ്യക്തിയിൽ പിശാജ് പ്രവർത്തിക്കുന്ന ചില രീതികളുണ്ട്, അതിമേ നമുക്ക് എന്ത് ചെയ്യാം. ഒരു വ്യക്തി പിശാജ് പൊസസ്ഡ് ആണ്, ഈവൽ പൊസസ്ഡ് ആണെങ്കിൽ അവനെ പിശാജ് എന്ത് ചെയ്യാം, നമുക്ക് ശാസിച്ച് പുറത്താക്കാം. ആണെ ഉദ്ധരിക്കാൻ കഴിയും ഇല്ലേ. കൃഷ്ണാങ്കരായ ദൈവത്തിന്മാർ, കൃഷ്ണാങ്കരായ ദൈവത്തിന്മാർ അവരുടെ മുമ്പിലുള്ള ബലമുള്ള ഭ്രാന്തന്മാർ, തൊടൽ കിടക്കുന്നവരൊക്കെ പേടിച്ച് പറിച്ച് തീ അഗ്നി അഗ്നി തീ എന്നൊക്കെ പറഞ്ഞിട്ട് പേടിച്ച് നിന്നിട്ട് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് അവൻ ആ വ്യക്തിയുടെ ശരീരത്തിൽ വിട്ടുപോകുന്ന രംഗം കാണുന്നുണ്ട് കൃഷ്ണാങ്കര ദൈവത്തിന്മാർ. അതുകൊണ്ട് ഒരു വ്യക്തിയിൽ പ്രോസസ് ചെയ്യുന്ന ശക്തികളെ, പൈശാചിക ശക്തിയെ പുറത്താക്കാൻ നമുക്ക് അധികാരമുണ്ട്, കൈവശമുണ്ട്. യോഗത്തിൽ വന്ന എല്ലാവർക്കും കൈവശം ഇല്ല, കൈവശം അവണ്ട ഛർദ്ദിക്കും. അതുകൊണ്ട് എല്ലാവരും പ്ലാസ്റ്റിക് കവർ ഇല്ലെങ്കിൽ ബൈബിളിന്റെ കവർ എടുത്ത് ഛർദ്ദിക്കേണ്ട ആവശ്യമില്ല. ഒറ്റത്തെ ബാക്കി പറഞ്ഞു വിടുക, പിടിയിട്ടുന്നുണ്ടോ? ആ കൈവശം ഇറക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ട്, സത്യമാ. ചിലതൊക്കെ ഇങ്ങനെ കൊടുത്താൽ ചിലപ്പോൾ ഇങ്ങനെ ദഹിക്കാൻ കിടക്കുമെന്ന് പറഞ്ഞതൊക്കെ പ്രാർത്ഥിച്ചിറക്കുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും കൈവശം ഉണ്ടെന്നും എല്ലാവരെയും ഛർദ്ദിപ്പിക്കുകയും പിന്നെ ഇല്ലെങ്കിൽ ബൈബിളിന്റെ കവർ എടുത്ത് ഛർദ്ദിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന പരിപാടി ബൈബിളിലുള്ള സംഗതി ഒന്നും അല്ല. പക്ഷെ ഉണ്ടോ സംഗതി? കൈവശമൊക്കെ ഇല്ലേ? ഉണ്ടുണ്ട്. ഭൂതാത്മാവില്ലേ? ഉണ്ട്. സാത്താന്റെ പ്രവർത്തനമില്ലേ? ഉണ്ട്. പക്ഷെ എല്ലാം സാത്താന്റെ പ്രവർത്തനമാണോ? ആണോ? പിശാചിന്റെ പോരാട്ടമോ ഉണ്ടോ? ഉണ്ട്, ഉണ്ട്, നിശ്ചയമായിട്ടുണ്ട്. ഞാനെന്റെ ബാലൻസ് ആട്ട ഞാൻ വിശ്വസിക്കത്തുള്ളൂ. ഈ പിശാചിന്റെ പ്രവർത്തനവും എല്ലാ സംഗതിയും ഉണ്ട്. പക്ഷെ എല്ലാ പിശാചിന്റെ പ്രവർത്തനമാണെന്ന് പറഞ്ഞാൽ നമ്മളെ കൈ ഒഴിഞ്ഞ് മാറി നിൽക്കുക. അങ്ങനല്ല, എല്ലാം പോരാട്ടമല്ല, പക്ഷെ പോരാട്ടം ഉണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അങ്ങനെയുള്ള തെറ്റായ ഉപദേശങ്ങൾ നമ്മൾ ഒരിക്കലും അകപ്പെട്ടു പോകരുത്, ഒരിക്കലും. അത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഭാവം. താഴേക്കെ വരുമ്പോൾ ഒന്ന് സാത്താന്റെ പ്രവർത്തനം നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം, അവൻ്റെ അറ്റാക്ക് എന്താണെന്ന് റെക്കഗ്നൈസ് ചെയ്യാം. അതാണ് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം. പിശാചിന്റെ പ്രവർത്തനം എന്താ, എതുവഴി എന്താന്നുള്ളത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം. രണ്ടാം പിന്നെ റെസിസ്റ്റ് ചെയ്യണം. കർത്താവ് അതിന് യാക്കോബ് പറയുന്നുണ്ട്, പിന്നെ എന്ത് ചെയ്യാം, ദൈവത്തിന് കീഴടങ്ങുക, അവനോട് എതിർ പിശാചിനോട് എതിർത്ത് നിൽക്കുക, എന്നാൽ അവൻ വിട്ട് നിങ്ങൾ നമ്മെ വിട്ട് ഓടിപ്പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവത്തിന് മുമ്പിൽ കീഴടങ്ങണം, എന്നാലേ ശത്രുവിനെ നേരെ നിൽക്കാൻ നമുക്ക് ധൈര്യം കിട്ടും. ആദ്യം ദൈവത്തിന് മുമ്പിൽ കീഴടങ്ങണം, രണ്ട് ശത്രുവിനെ എതിർക്കണം, എന്നാൽ അവൻ വിട്ട് നമ്മളെ വിട്ട് ഓടിപ്പോകും. മറ്റൊന്ന് പ്രധാന സംഗതി, ദ ഫുൾ ആർമർ ഓഫ് ഗോഡ്. എഫേസ്യ ലേഖനം 6 നമ്മൾ വായിക്കുന്നുണ്ട്, 10 മുതൽ 18 വരെ. ഫുൾ ആർമർ ഓഫ് ശത്രുവിനെ നേടാനുള്ള സർവായുധ വർഗം നമ്മൾ എന്ത് ചെയ്യണം, സത്യവും ആരൊക്കെയാണ്, റാണിയില് സാത്താനെ ഇറക്കുക, ഭൂതത്തെ. അപ്പൊ അതിനകത്ത് തിരുന്നൂർ ഉപദേശി ഭയങ്കര വിശപ്പ്, തിരുവല്ലായി വന്ന് 2-3 പൊറോട്ട ഒരു ബീഫ് അടിച്ചു, എന്നിട്ട് തിരിച്ചു വന്ന് ഉപാസ്ഥാപനയായിരുന്നു. ഉടനെ സാത്താൻ പറഞ്ഞു, നീ തിരുവല്ലായി പോയി പൊറോട്ടയും ബീഫ് അടിച്ചില്ലേ വന്നിരിക്കുന്നു, പറയും കേട്ടോ, പറയും പറയും പറയും. ആ അമ്മനൊക്കെ അറിയാം സംഭവമൊക്കെ. അപ്പൊ എന്ത് കണ്ടാ, നമ്മള് സാത്താനെ നേരെ നേടുമ്പോ സത്യം ഉണ്ടാകണം. അരക്കെ നീതി എന്ന കവചവും ആ പറഞ്ഞ സംഗതിയെല്ലാം ഉണ്ടല്ലോ. നീതി കവചം, വചനം, രക്ഷയുടെ ശിരസ്ത്രം, സുവിശേഷ ഒരുക്കം, കാലുചെരുപ്പ് എല്ലാം ഉണ്ടാകണം. സത്യവും നീതിയും വിശുദ്ധിയും ഒന്നും ഇല്ലാതെ ഏതു നേരത്തും പ്രാർത്ഥന, അത് വേറെ സംഗതി. അവസാനം പറയുന്നു, ഇതൊന്നും ഇല്ലാതെ ശത്രുവിനെ പിടിക്കാൻ പറ്റത്തില്ല. വെറുതെ എവിടാ കേഫായുടെ പുത്രന്മാർ ഓടി പോലെ പോകേണ്ടി വരും എന്ന് നാണകേടായിരിക്കും. പൂത്തിറക്കാൻ പോയതാ, കർത്താവിനറിയാം. ബലോസിനെ കുറിച്ച് കേട്ടിട്ടോ? നിങ്ങൾ ആരാ? കണ്ടോ, കണ്ടോ? അപ്പൊ കൃപയില്ലാതെ സത്യവും വിശുദ്ധിയും പ്രമാണമൊന്നും ഇല്ലാതെ കരി പിടിക്കാൻ പോയേക്കരുത്.
അപ്പോ അവിടുത്തെ നമ്മൾ ഓർക്കണമേ പ്രധാനമധികാരിയാണ് സ്തോത്രം.
അപ്പം ഫുൾ ആർമർ ഓഫ് ഗോഡ് അത് നമുക്ക് വേണം. അവരെ കർത്താവിനെ ധ്യാനിക്കണം. നമ്മൾ റോമാലേഖനം 13:14 നമ്മളെ കാര്യം വായിക്കുന്നത്. റോമർ 13:14 വാക്യം വായിക്കേണ്ട ഇപ്പോൾ പുട്ട് ഓൺ ക്രൈസ്റ്റ്. കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട് വേണം ശത്രു നേടുവാൻ. റൂ യൂസ് ദ വേർഡ്. കർത്താവ് സാത്താനെ നേടി ജയിച്ചതെല്ലാം എങ്ങനെയാണ്? വചനം കൊണ്ടാണ്. അതുകൊണ്ട് നിശ്ചയമായി വചനം കൊണ്ട് സാത്താനെ നേരിടുവാനുള്ള ശക്തി നമുക്കുണ്ടാകണം. വചനം കൊണ്ട് സാത്താനെ ജയിക്കണം. ഞാൻ പറഞ്ഞല്ലോ കർത്താവ് ഉപയോഗിച്ച എല്ലാ വാക്യവും ആവർത്തന പുസ്തകം 6:7-8 ആ അധ്യായങ്ങൾ എന്നുള്ളതാണ്. നമ്മൾ നിശ്ചയമായിട്ടും വചനം കൊണ്ട് തന്നെ ജയിക്കണം. ടേക്ക് ദ ഒഫൻസീവ്. ഒഫൻസീവ് ആയിട്ട് സാത്താനെ നമ്മൾ എന്ത് ചെയ്യണം? നേരിടുക. അതുകൊണ്ട് സാത്താനെ കാണുമ്പോൾ ഓടി വീഴുകയല്ല നമ്മൾ വേണ്ടത്. സാത്താനെ കർത്താവിനെ ബലത്തിൽ നമ്മൾ നേരിടാൻ നമുക്ക് അറിയണം. അതുപോലെ തന്നെ വേറൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ഇത്രയും കാര്യം ചെയ്യുമ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്, യൂസ് ദ വിൽ പവർ. നമ്മുടെ വിൽ പവർ എന്താണെന്നറിയോ? ഐ വിൽ നോട്ട് സിൻ. കർത്താവിനെ ദാസനാ ഞാൻ, എനിക്ക് ചെയ്യാൻ കഴിയില്ല അല്ലെ. യോസഫ് പിന്നെ പണ്ടാരാണ് ദൈവഭക്തന്മാരെ പറഞ്ഞു, നാല് ഭിത്തിക്കുള്ളിൽ നാലാളില്ലാത്തടത്ത് പാപം ചെയ്യുവാനുള്ള സമ്മർദ്ദം യോസഫിൽ വന്നപ്പോൾ അവൻ എന്ത് ചെയ്തു? വിവേചനവരം ഉപയോഗിച്ചു. മനസ്സിലാകുന്നുണ്ടോ? വിവേചനവരം ആ രംഗം അദ്ദേഹം വിവേചിച്ചു. പാപം എന്ന് മനസ്സിലായി. അവൻ പറഞ്ഞു, ഇല്ല ഇല്ല ഞാൻ ചെയ്യില്ല അല്ലെ. ദൈവത്തോട് എന്ത് ചെയ്തില്ല? പാപം ചെയ്യില്ല. ഈ ഒരു മനോബലം നമുക്ക് ഉണ്ടാകണം. നിശ്ചയമായിട്ടും സാത്താനെ കാണുമ്പോൾ നമ്മൾ കുറഞ്ഞു വീഴാൻ പാടില്ല. നിശ്ചയമായിട്ടും ഒരു ആത്മബലം നമുക്കുള്ളവരാകണം. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ്. പരിശുദ്ധാത്മാ അല്ലെ, ആത്മാവിന് നമ്മൾ എന്ത് ചെയ്യണം? ആത്മാവിനെ നമ്മൾ അനുസരിച്ചാൽ ജഡത്തിന്റെ പ്രവൃത്തികൾ നമ്മൾ നിർവഹിക്കപ്പെടുകയില്ല. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ എപ്പോഴും ആ ഗൈഡൻസ് കിട്ടണം നമുക്ക് എല്ലാ കാര്യത്തിലും. ആ കാര്യം പ്രത്യേക പിന്നെ പ്രാർത്ഥന. അത് എഫേസ്യർ ലേഖനത്തിൽ പ്രത്യേകം പറഞ്ഞത്, ഏതു നേരത്തും പ്രാർത്ഥന. പഠിപ്പിക്കുന്ന സാറന്മാരെ, കൺവെൻഷൻ പ്രസംഗരെ, പാസ്റ്റർമാരെ, സുവിശേഷന്മാരെ ഒന്നും സാത്താൻ പേടിയില്ല. പ്രവാചകനെ ഒന്നും പേടിയില്ല സാത്താൻ. ആരെ പേടി? പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് ഭയങ്കര പേടിയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിശ്ചയമായ സത്യമായ കാര്യമാണ്. നന്നായി പ്രാർത്ഥിക്കുന്ന ദൈവത്തിലാണെങ്കിൽ അവനൊരിക്കലും സാത്താൻ തൊടില്ല എന്ന് പറഞ്ഞാൽ അവന് ജയമുണ്ടെന്നർത്ഥം. ഓക്കെ, പ്രാർത്ഥന. അവസാനം മറ്റൊരു കാര്യം, കർത്താവിന്റെ രക്തത്തിൽ നമുക്കെന്തുണ്ട്? ജയമുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കുക. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ ഇത് കഴിയുന്നില്ല. എന്തായിരുന്നാലും ആ ഭാഗം കൂടെ തൊട്ട് ശനിയാഴ്ച ഒന്ന് രണ്ട് കാര്യം ഒന്ന് പറഞ്ഞ്, പരിശുദ്ധാത്മാവിന്റെ അത്യാവശ്യം പറഞ്ഞ ചില കാര്യമുണ്ട്, അതും പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങൾ തരുന്ന മറ്റേ, അതായത് ക്വയറ്റ് ടൈമിനെ കുറിച്ച് മറ്റുള്ള കാര്യങ്ങൾ, അത് ആദ്യം പറയേണ്ട ആവശ്യമില്ലാത്ത കാര്യമാണ്. ഒരു 20-25 മിനിറ്റിനുള്ളിൽ നമ്മുടെ അടുത്ത സെഷനിൽ ഈ കാര്യം പറയാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഒരു നിമിഷം നമുക്കൊന്ന് കണ്ണുകളെ മൂടി ദൈവത്തിൽ പ്രാർത്ഥിക്കാം. ഇച്ചിരി വേഗത്തിൽ നമ്മൾ പോയതെങ്കിലും ധനം നമ്മളെ തോപ്പിക്കരുത്. സ്തോത്രം സ്തോത്രം സ്തോത്രം. ധനം നമ്മെ തോപ്പിക്കാൻ പാടില്ല. അതിനപ്പുറത്ത് ദൈവത്തിനാൽ, ദൈവത്തിന് വേണ്ടി നിൽക്കാം. ധനികരായ ധാരാളം ഭക്തന്മാരെ കാണുന്നുണ്ട്. ധനം അവർക്ക് മീതിയല്ലായിരുന്നു, ദൈവത്തിന് മീതിയല്ലായിരുന്നു, ദൈവമായിരുന്നതിന് മീതിയെ. സ്തോത്രം. ഇന്ന് പകൽ ഒരു കാര്യം ഓർക്കണം, ദൈവം നമുക്ക് ധനത്തിന് നമ്മൾ കണക്ക് കൊടുക്കേണ്ടവരാണ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഓരോ കാര്യത്തിനും കണക്ക് കൊടുക്കേണ്ട. നമ്മൾ ഒത്തിരി കാര്യം ചിന്തിച്ചു, അതെല്ലാം മയറുക്കുക. നമ്മൾ അവസാനം ചിന്തിച്ചൊരു കാര്യം, വിശാചിന്റെ തന്ത്രങ്ങൾ എടുത്തു നിൽക്കേണ്ടതിന് സർവായുധം വരുന്നിരിക്കുക. നമ്മുടെ കർത്താവ് തോറ്റവനെല്ലാം ജയിച്ച കർത്താവാണ്. ആ ജയാളിയായ കർത്താവിന് പിൻഗാമികളാണ്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിനെയും സകല ബലത്തെയും കെടുത്തുവാനുള്ള ശക്തി ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. എന്നാൽ പകൽ ഈ സന്ധ്യാവേളയിൽ അതുകൊണ്ട് കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ആ പൂർണ്ണ സർവായുധ വർഗം പിടിച്ചുകൊണ്ട് ജയകരമായ ജീവിതം നയിക്കുവാൻ നമുക്ക് ഏൽപ്പിക്കാം. ഒരു രീതിയിലും കണിയിലും കുരുക്കിൽ നമ്മൾ പെടാൻ പാടില്ല. വളരെ സൂക്ഷ്മതക്കായി സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ എന്നും അതിനെ പറയുന്നു. നിരാത്തിലോ ജയജീവിതത്തിന് വേണ്ടി നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിനെ തന്നെ അനുഗ്രഹിക്കട്ടെ.